നന്ദിയുണ്ട് സഹോദരൻ നെവിൽ. നിങ്ങൾക്കിരിക്കാം. ആദ്യമായിട്ട് ഞാൻ അത്രയും തിരക്കിലായിട്ട് കുറച്ച് രോഗികൾക്കായുള്ള വിളികളെ വിട്ടുപോകാനിടയായി. കുറച്ചാളുകളെ സ്വകാര്യമായി കണ്ടുമുട്ടിയിട്ട് അവരുടെ കുഴപ്പങ്ങൾക്കായി എനിക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ടായിരുന്നു. അവരിൽ ഒരു കൂട്ടർ കാനഡയിൽ നിന്നും അതുപോലെ മറ്റത് ഒന്ന് രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുമായിരുന്നുവെന്ന് ബില്ലി എന്നോട് പറഞ്ഞതായി ഞാൻ വിചാരിക്കുന്നു. അവർ ഇവിടേക്ക് വന്ന് ഹോട്ടലുകളിലും മോട്ടലുകളിലും എപ്പോഴും താമസിക്കുന്നു. ഞാൻ പോയിട്ട് അവരെ കാണുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവർ ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും അങ്ങനെ ലോകമെല്ലായിടത്തു നിന്നുമായി വരുന്നു. നാം ഇവിടെ ആയിരിക്കുമ്പോൾ ദിവസം തോറും ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. സ്വകാര്യമായ കൂടിക്കാഴ്ചയ്ക്കായി 600-ലധികം പേർ ലിസ്റ്റിലുണ്ടായിരിക്കുന്നതിനാൽ അതൊരു സ്വല്പം കഠിനമായ കാര്യമാകുന്നു. എന്നാൽ വാസ്തവമായും രോഗികളായും അതുപോലെ അടിയന്തരമായ അവസ്ഥയിലുള്ളവരെയും ഞാൻ കണ്ടുമുട്ടാൻ ശ്രമിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ സഭയിലുള്ള ഖജാഞ്ചിമാരുടെ ഭരണസംഘവുമായിട്ട് ഞാൻ കുറച്ചു മുമ്പ് ചില കാര്യങ്ങളെ കേട്ടറിയുന്നതിനായി തമ്മിൽ ഞങ്ങൾക്ക് കണ്ടുമുട്ടേണ്ടിയിരുന്നു. അത് ഏകദേശം 1.5 മണിക്കൂർ ദീർഘിച്ചിട്ട് ആ സമയത്ത് പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി കുറച്ചാളുകൾ ഇവിടെ എത്തിയിരുന്നു. അവരിവിടെ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന പക്ഷം പ്രാർത്ഥിക്കപ്പെടുന്നതിനായിട്ട് ഉള്ളവർ പിയാനോ വായിക്കുന്നത് ആരായിരുന്നാലും മഹാനായ വൈദ്യൻ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നു. അത് ദയാലുവായ യേശു ആകുന്നു എന്ന പാട്ടിന് രാഗമിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദയവായി കയറി വരിക. ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടവരായിട്ടുണ്ടായിരുന്നവർ അവർ കടന്നു വരികയാണെങ്കിൽ എത്ര പേരുണ്ടായിരുന്നുവെന്ന് എനിക്കറിയില്ല. അത് നിങ്ങളായിരുന്നു സഹോദരൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. സഹോദര, ഞാൻ എന്റെ ശരീരത്തിൽ വളരെ കഷ്ടപ്പെട്ടിരുന്നു. യേശു തന്റെ ശരീരത്തിൽ കഷ്ടമനുഭവിക്കുകയും അതിനാൽ അവനൊരു ശരിയായ വിധത്തിലുള്ള മധ്യസ്ഥനാകാൻ കഴിയുകയും ചെയ്തു. കാരണം അവൻ ദൈവമായിരിക്കെ ജഡത്തിലായി, അതിനാൽ അവന് കഷ്ടം വഹിക്കാൻ കഴിയുമായി. ബലഹീനരുടെ വേദന അവന് തിരിച്ചറിയാം, അനുഭവിച്ചറിയാം. അതിനാലാണ് അവനൊരു പ്രായച്ചിത്തം ചെയ്യുന്നതിനായി വന്നത്. അങ്ങനെ അതിൽ അവൻ തന്റെ സഭയോട് തന്റെ പ്രവൃത്തിയെ തുടരുന്നതിനായി അധികാരം കൊടുത്തു. എനിക്ക് വൈദ്യശാസ്ത്ര തൊഴിലിനോട് ഉയർന്ന ബഹുമാനമാണുള്ളത്. അത് ശസ്ത്രക്രിയയും മറ്റുമാകുന്നു. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നതായ കഴിവുകളാൽ അവർ ശരീരത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്തിട്ട് പല്ലെടുത്ത് കളയുകയും അതുപോലെ ശസ്ത്രക്രിയയും മറ്റും ചെയ്യുന്നു. ഞാനത് വിലമതിക്കുന്നു. എന്നാൽ അവരുടെ അറിവിനും അപ്പുറത്തൊരു സമയം അവർ എത്തിച്ചേരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാതെ വരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബ വൈദ്യന്റെ അടുക്കലേക്ക് പോകാനുള്ള അധികാരമുണ്ടായിരിക്കുകയും നാം പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഈ ദേശത്തിനപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറാകാനിടയുണ്ട്. അദ്ദേഹം തന്റെ റാന്തലും കൊണ്ട് വയലിൽ കൂടി രാത്രിയിൽ നിന്നെ തേടി വരുന്ന ഒരു നല്ല ഡോക്ടറുമാകാം. അങ്ങനെ അദ്ദേഹം പരാജയപ്പെടുകയാണെങ്കിൽ തന്നെക്കാളും സ്വല്പം ഉയർന്ന ഒരുവന്റെ അടുക്കലേക്ക് പോകുന്നു. അദ്ദേഹം നിങ്ങളെ ഒരു വിദഗ്ധന്റെ അടുക്കലേക്ക് അയക്കുന്നു. അങ്ങനെ വിദഗ്ധനും അറിയാൻ പാടില്ല എങ്കിൽ നമുക്ക് വേറൊരു ശരണോപായമുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. അത് മഹാവൈദ്യനാകുന്നു. അവൻ പരാജയപ്പെടുന്നില്ല. കാരണം അവൻ സ്വയം സൃഷ്ടാവാകുന്നു. അവൻ നമുക്കായി ഒരു വഴിയൊരുക്കിയിരിക്കുന്നു. എന്റെ പക്കൽ എന്തെങ്കിലും ഒരു രോഗശാന്തിയുടെ കഴിവുണ്ടെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. അത് ചെയ്യുന്നതിന് ഞാൻ സന്തോഷവാനാകുന്നു. എന്നാൽ രോഗശാന്തിയുടെ ശക്തി എന്റെ പക്കലില്ല. യാതൊരു മനുഷ്യന്റെയും പക്കൽ രോഗശാന്തിയുടെ ശക്തിയില്ല. എന്നാൽ ക്രിസ്തുവിനാൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി നാം അധികാരപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൻ രോഗശാന്തിയുടെ ശക്തിയെ അതിനുവേണ്ടി നിക്ഷേപിച്ചിരിക്കുന്നു. അതൊരു ചെക്ക് എഴുതുന്ന മാതിരി നാം വരിക മാത്രമാണ് ചെയ്യുന്നത്. എന്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് എന്തപേക്ഷിച്ചാലും അത് എഴുതാത്ത ചെക്കാകുന്നു. എന്റെ നാമത്തിൽ പിതാവിനോട് എന്തപേക്ഷിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരും. എന്തൊരു വാഗ്ദത്തമാണ്! അതിന് പരാജയപ്പെടാൻ കഴിയില്ല. ഞാൻ ലോകത്തെങ്ങുമുള്ള എന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും ഈ നിക്ഷേപത്തിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള ദൈവത്തിന്റെ ബാങ്കിൽ നിന്നും എടുക്കുന്നതിനായി സഹായിച്ചിട്ടുണ്ട്. അത് വളരെ വളരെ വിജയകരമായിരുന്നു. അവൻ എപ്പോഴും അത് ചെയ്തിരുന്നു. കാരണം നിക്ഷേപം അവിടെ നേരത്തെ ഉണ്ടായിരുന്നു. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. അത് സകലവും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തിനായി ഇന്ന് രാത്രിയിൽ ഞങ്ങൾ സന്തോഷമുള്ളവരാണ്. കാനഡയിൽ നിന്നോ മറ്റോ ഒരു സഹോദരൻ വന്നിട്ടുള്ളതായി ബില്ലി എന്നോട് പറഞ്ഞതായി ഞാൻ കരുതുന്നു. അത് ശരിയാണോ? ആ സഹോദരൻ നിങ്ങളാണോ? നിങ്ങൾ എവിടെ നിന്നാണ് സഹോദര? കാനഡയിൽ ഇന്ത്യാനയിലുള്ള ഫോർട്ട് വെയ്നിൽ നിന്നുമാകുന്നു. ഞാൻ ഫോർട്ട് വെയ്നിൽ നിന്നാണ് വിവാഹിതനായിരിക്കുന്നത്. ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്, അവിടെയുള്ള റെഡിഗർ കൂടാരത്തിൽ വെച്ച് വളരെയധികം യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെവിടെയാണ് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ ഊഹിക്കുന്നു. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഒരു ചെറുപ്പക്കാരനെ ശുശ്രൂഷകനായിട്ട് റെഡിഗർ കൂടാരത്തിൽ പോൾ റാഡറിന്റെ കാൽ കീഴിയിരിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. സഹോദരൻ പോൾ ഒരു മഹാനായ മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ സഹോദരൻ റെഡിഗറും വിശ്വാസത്തിന്റെ മനുഷ്യരായിരുന്നു. അവരുടെ ആത്മാക്കൾ ഇന്ന് രാത്രിയിൽ വിശ്രമിക്കുന്നു. ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നു. അവർ വിട്ടുപോയത് വഹിച്ചുകൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നു. അത് യേശു തന്റെ സഭയ്ക്കായി വിട്ടയച്ചു പോയതാണ്. എന്റെ പക്കലുള്ള സകല വിശ്വാസവുമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇപ്പോൾ വരികയാണ്. ഞാൻ യാദൃച്ഛികമായിട്ടല്ല വരുന്നത്. നാം ഒരിക്കലും ആ രീതിയിൽ സമീപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, അത് ശരിയല്ല. നാം അപേക്ഷിക്കുന്നത് നമുക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തോടുകൂടെ നാം വരുന്നു. കാരണം ദൈവം അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. ക്രിസ്തു നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്ന ഉറപ്പോടെ നാം വരുന്നു. കൂടാതെ സഹോദരന്മാർ അവരുടെ വിശ്വാസത്തെ വേദിയിലിടാൻ ശ്രമിച്ചിരിക്കുകയും നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം ചെയ്യുകയും ഞാനും എന്റേത് ഇന്ന് രാത്രിയിൽ നിങ്ങളോടൊപ്പം ഇടുന്നതിനായി വരുന്നു. ആകാശവിധാനത്തിൽ വിസ്തൃതമായ ഒരു വലിയ വേദി നമുക്കുണ്ട്. ആ വേദിയിൽ നമ്മുടെ ബലിയായ ദൈവപുത്രൻ കിടക്കുന്നു. അത് ആ രക്തമംഗലമായ ബലിയാകുന്നു. അതിനെ ആദരിക്കാതെ ദൈവത്തിന് അതിനെ മറികടന്ന് നോക്കുവാൻ കഴിയില്ല. കാരണം അതവന്റെ വചനമാകുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. നമ്മുടെ മൂപ്പനായ സഹോദരൻ നെവിൽ എന്നോടൊപ്പം കടന്നു വരുന്നതിനായി ഞാൻ അപേക്ഷിക്കുകയാണ്. ഇത് നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ ഭർത്താവോ മകനോ പിതാവോ ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? എന്നാൽ ഇത് ആരുടെയാണെന്ന് ഓർക്കുക. അതുകൊണ്ട് ഈ സഹോദരന്മാർക്കായി പൂർണ്ണമായ ആത്മാർത്ഥതയോടെ നമുക്ക് സമീപിക്കാം. നമ്മുടെ തലകളെ വണങ്ങാം.
Gracious Heavenly Father, we are bringing into your presence now by the altar of grace. Though we stand
by the bench as it was, അങ്ങയുടെ കൃപയുടെ പേരിൽ ഞങ്ങൾ ഈ ഭൂമിയിൽ തടി കൊണ്ടുള്ള ഒരു ചെറിയ തട്ടിലാണ് നിൽക്കുന്നതെങ്കിലും ഞങ്ങളുടെ വിശ്വാസം അങ്ങ് ദൂരെയായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹത്തായ വേദിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. അവിടെ യേശു കാൽവരിയിൽ നിന്നുള്ള ഒരു രക്തബലിയുമായി ദൈവം മുമ്പാകെ സൗരഭ്യവാസനയായി കിടക്കുന്നു. അവൻ എല്ലാ രോഗത്തെയും എല്ലാ അസുഖത്തെയും മരണത്തെയും നരകത്തെയും അധോലോകത്തെയും വിജയിച്ച് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുകയും ചെയ്തു. ഞങ്ങൾ വിശ്വാസത്താൽ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ തന്നെ ഉയർത്തിയിട്ട് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായി നിന്നോട് ഈ വേദിയിൽ വെച്ച് കർത്താവെ, ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിന്നെ സമീപിക്കുന്നു, ഞങ്ങളെ സ്വീകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ ഇതാ സഹോദരന്മാർ നിൽക്കുന്നു. അവരിൽ ഒരുവൻ അമേരിക്കയിൽ തന്നെയുള്ള ഫോർട്ട് വെയ്നിൽ നിന്നും മറ്റുള്ളവർ കാനഡയിൽ നിന്നുമായി മറ്റുമായി ഏറ്റവും ഭക്തിപരസരമേറിയ നാഴികയിലേക്ക് എത്തിയിരിക്കുന്നു. കർത്താവ്, ഇത് ജീവനും മരണത്തിനും ഇടയൊക്കെ ആവുന്നു. ഇവിടെ ഇതാ രണ്ട് മനുഷ്യരിപ്പോഴും ചെറുപ്പക്കാരും കർത്താവ്, നിനക്ക് വേണ്ടി അവരിൽ ധാരാളം സേവനം ബാക്കിയുമുണ്ടായിരിക്കുന്നു. രണ്ട് ക്രിസ്ത്യാനികളായ നിന്നിൽ വിശ്വസിക്കുന്ന ഭടന്മാർ നിൽക്കുന്നു. ശത്രു അവരുടെ മേൽ അസ്ത്രമെറിഞ്ഞിരിക്കുകയും ആ വിഷയാസ്ത്രം അവരുടെ ശരീരത്തിൽ എവിടെയോ കൊണ്ടിട്ട് അവർ പിൻവാങ്ങി തിരികെ ദൈവത്തിന്റെ കൃപയുടെ ആശുപത്രിയിലേക്ക് നിരപ്പാകുന്നതിനും രോഗശാന്തിക്കുമായി വന്നിരിക്കുന്നു. അതിനാൽ അവർ വീണ്ടും പരിചയമുയർത്തി യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് പോകാനിടയാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയിലേക്ക് ചേരാൻ അവർ വന്നിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ശത്രുവുമായി ഏറ്റുമുട്ടാൻ പോകുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ സ്വതന്ത്രരാക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർ പോകാനിടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവർ യുദ്ധക്കളത്തിലെ യോദ്ധാക്കളാണ്. അങ്ങയുടെ ദാസനായിരിക്കും വിശ്വാസത്തോടെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് നമ്മുടെ മഹാനായ പോർക്കളത്തിലെ മുഖ്യ കപ്പിത്താനായ നമ്മുടെ കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് അവരുടെ മേൽ കൈവെപ്പ് നടത്തുന്നതിനായി ഞാൻ മുൻപോട്ട് പോകുന്നു. കാരണം അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇത് ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുന്നു. ഈ സഹോദരന്റെ ശരീരത്തെ ബന്ധിച്ചിരിക്കുന്ന രോഗത്തിന്റെ ശക്തി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിച്ചുവിടണമേ. ഈ സഹോദരന്റെ ശരീരത്തെ ബന്ധിച്ചിരിക്കുന്ന രോഗത്തിന്റെ ശക്തി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിച്ചുവിടണമേ. ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവും നിത്യജീവന്റെ നായകനും എല്ലാ നല്ല ദാനങ്ങളുടെയും ദാതാവുമായ സർവശക്തനായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്ന ഇവർക്ക് നൽകണമേ. തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു. അവരുടെ രോഗം അവരുടെ ശരീരത്തിൽ നിന്ന് പോയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അത് നടപ്പാക്കണമേ. ആമേൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്വതന്ത്രരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്വതന്ത്രരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.
Does the church believe likewise?
Amen.
Then let it be done.
സഭയും അപ്രകാരം വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ അത് നടക്കട്ടെ.
Now, would there be others in here who would just like to be remembered in prayer? Would you raise your hand?
ഇനിയും ആരെങ്കിലും പ്രാർത്ഥനയിൽ ഓർക്കപ്പെടാനായിട്ടുണ്ടെങ്കിൽ കൈകൾ ഉയർത്തുക. നിങ്ങൾ തമ്മിൽ ഓരോരുത്തരുടെ മേൽ കൈവയ്ക്കുമ്പോൾ നമുക്ക് അവനെ സമീപിക്കാം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും.
Most holy God, by faith we see.
ഏറ്റവും പരിശുദ്ധനായ ദൈവമേ, വിശ്വാസത്താൽ ഞങ്ങൾ യേശുവിനെ കാണുകയും അവൻ ഇവിടെ സന്നിഹിതനായി നിൽക്കുന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. കൂടാതെ അവൻ തന്റെ വചനത്തെ പാലിക്കുന്നു. എന്റെ നാമത്തിൽ രണ്ടുപേർ കൂടുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലായിരിക്കും എന്ന് നീ പറഞ്ഞിരിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ ജനങ്ങൾ അവരുടെ കൈകൾ തമ്മിൽ ഓരോരുത്തരുടെ മേൽ വെച്ചുകൊണ്ട് ഒരുമിച്ചായി നിൽക്കുമ്പോൾ നിന്റെ ശക്തി ഇവരെ തൊടയണമേ. അവസാനത്തെ അധികാരം നീ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സുഖം വരും എന്നാണല്ലോ. നീ അത് വാഗ്ദത്തം ചെയ്തിരിക്കുകയും ഞങ്ങളത് വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് ചെയ്തിരിക്കുകയും അതിനുവേണ്ടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
In the name of Jesus Christ, may the power of God.
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗികൾക്കും ആവശ്യക്കാർക്കുമായി കിടക്കുന്ന ഈ തുവാലകളെ ദൈവത്തിന്റെ ശക്തി അഭിഷേകം ചെയ്യണമേ. അങ്ങനെ അത് ഇവിടെ നിന്നും അയക്കപ്പെട്ട് രോഗികളുടെ മേൽ വയ്ക്കപ്പെടുമ്പോൾ അവർ സുഖപ്പെടാനിടയാക്കണമേ. പൗലോസിന്റെ മെയ്മേൽ നിന്നും റൂമാലും മുത്തിരിയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തുവെന്ന് ഞങ്ങൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. പിതാവേ, ഞങ്ങൾ വിശുദ്ധ പൗലോസ് അല്ല എന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ നീ ഇപ്പോഴും യേശു തന്നെ എന്ന് ഞങ്ങൾ അറിയുന്നു. നിന്റെ മഹിമയ്ക്കായി നീ അപേക്ഷകൾക്ക് ഉത്തരമരണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. ടേപ്പുകൾ ഇതുവരെയും ഓൺ ചെയ്തിരുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അത് ഓൺ ചെയ്തിരുന്നോ? അത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സമയം അത് ഓൺ ചെയ്യുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ സ്വിച്ചുകൾ മേലേക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളെ ക്ഷീണിപ്പിക്കുകയില്ല എന്ന് ഞാൻ ആശിക്കുന്നു. ഞാൻ അരമണിക്കൂർ അല്ലെങ്കിൽ 35 മിനിറ്റ് നേരത്തെയാണ് തുടങ്ങുന്നത്. ഇതൊരു സൺഡേ സ്കൂൾ പാഠമാണ്. എന്റെ ഹൃദയത്തിലുള്ള ഈ കാര്യങ്ങളെ ടേപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊരു പക്ഷേ നന്നായിരിക്കും എന്ന് ഞാൻ ഓർത്തു. നാം ഒരു പുതിയ കൂടാരത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അവിടെ എല്ലാം പുതിയതാണ്. ഞാൻ കുറച്ച് തിരുവെഴുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നു.
If you people would like to read with me, I want to read from
നിങ്ങൾ എന്നോടൊപ്പം വായിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ശാമുവേലിന്റെ ആദ്യത്തെ പുസ്തകം 8:4-10 വാക്യങ്ങളും പിന്നെ സമയത്തെ ലാഭിച്ചുകൊണ്ട് 19-20 വാക്യങ്ങളാണ്. എന്റെ പക്കൽ വളരെയധികം തിരുവെഴുത്തുകളും സൂചനകളും എഴുതിയതുണ്ട്. നിങ്ങളുടെ പക്കൽ പെൻസിലും കടലാസും ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം അത് കുറിച്ചെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ശ്രീമാൻ മഗ്വയറിന്റെ പക്കൽ അതിന്റെ ടേപ്പുകളുണ്ട്. ഞാൻ ഈ ടേപ്പിനെ എന്റെ സഹോദരന്മാരായ ശുശ്രൂഷകർക്കായി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ശുശ്രൂഷകർക്കും വിശേഷിച്ചും സഭാസംഘടനയുള്ള സഹോദരന്മാർക്കുമാകുന്നു. കൂടാതെ അധികം പേരും സഭാസംഘടനയിൽ തന്നെ ഉള്ളവരാണ്. ഇന്ന് രാത്രിയിലത്തെ എന്റെ വിഷയം ഞാൻ മതസംഘടനയോട് എന്തുകൊണ്ടാണ് എതിരായിരിക്കുന്നത് എന്നാണ്. അത് വാസ്തവമായും തിരുവെഴുത്ത് പ്രകാരമാകേണ്ടതിനായി ഞാൻ തിരുവെഴുത്തിൽ നിന്നും 1 സാമുവേൽ 8:4-10 19-20 വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കാണപ്പെടാവുന്നതായ ശ്രോതാക്കളോട്, നിങ്ങളെ തിരുവെഴുത്തുകളെ കുറിച്ചെടുത്ത് വീട്ടിൽ ചെന്ന് ഇവയെ സൂക്ഷ്മതയോടെ വായിക്കുക. കൂടാതെ ടേപ്പുകൾ കേൾക്കുന്നവരായ സഹോദരന്മാർ, നിങ്ങളും എന്തെങ്കിലും നിങ്ങൾക്ക് യോജിക്കാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ ടേപ്പ് നിർത്തിക്കളയാതെ അത് തിരുവെഴുത്ത് പ്രകാരമാണോ എന്ന് നോക്കി അതിൽ ദൈവത്തെ തിരയുക. നാം ഈ നാളിലത്തെ സന്ദേശത്തോട് അതിനായി കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ സഭകളിലും ക്രിസ്ത്യാനികളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ തീർച്ചയായും ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് സംസാരിക്കുന്നില്ല. എന്നാൽ ഞാൻ എന്താണോ ചെയ്തത്, അതുപോലെ എന്താണോ പറഞ്ഞത്, അതിന്റെ കാരണം എന്താണെന്നാൽ അത് വചനത്തിന്മേലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാണ്. ഇപ്പോൾ നമുക്ക് 1 സാമുവേൽ 8:4 തൊട്ട് 10 വരെ ആദ്യത്തേതും ഉൾപ്പെടുത്തിക്കൊണ്ട് വായിക്കാം. ആകയാൽ ഇസ്രായേൽ മൂപ്പന്മാർ എല്ലാവരും ഒരുമിച്ച് കൂടി രാമയിൽ ശാമുവേലിന്റെ അടുക്കൽ വന്ന അവനോട്, നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല, ആകയാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു. ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞ കാര്യം ശാമുവേലിന് അനിഷ്ടമായി. ശാമുവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ശാമുവേലിനോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്ക, അവർ നിന്നെയല്ല ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്.
According to all the works which they have done since the day that I brought them up out of Egypt, even unto this day, wherewith they
ഞാൻ അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്നുവരെ അവർ എന്നെ ഉപേക്ഷിച്ചും അന്യ ദൈവങ്ങളെ സേവിച്ചും കൊണ്ട് എന്നോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നു.
Now therefore hearken unto their voice. Howbeit,
ആകയാൽ അവരുടെ അപേക്ഷ കേൾക്ക, എങ്കിലും അവരോട് ഘനമായി സാക്ഷീകരിച്ച് അവരെ വാഴുവാനിരിക്കുന്ന രാജാവിന്റെ ന്യായം അവരോട് അറിയിക്കണം. അങ്ങനെ രാജാവിനായി അപേക്ഷിച്ച ജനത്തോട് ശാമുവേൽ യഹോവയുടെ വചനങ്ങളെല്ലാം അറിയിച്ചു. ഇപ്പോൾ സമാപനത്തിനായി 19-20 വാക്യം നമുക്ക് വായിക്കാം.
Nevertheless the people refused to obey the voice of Samuel.
എന്നാൽ ശാമുവേലിന്റെ വാക്ക് കൈക്കൊള്ളുവാൻ ജനത്തിന് മനസ്സില്ലാതെ, അല്ല ഞങ്ങൾക്കൊരു രാജാവ്
വേണം,
മറ്റ് സകല ജാതിയെയും പോലെ ഞങ്ങളുമാകേണ്ടതിന് ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും ഞങ്ങൾക്ക് നായകനായി പുറപ്പെടുകയും ഞങ്ങളുടെ യുദ്ധങ്ങളെ നടത്തുകയും വേണം എന്നവർ പറഞ്ഞു. കർത്താവ് തന്റെ വായിക്കപ്പെട്ട വചനത്തോട് തന്റെ അനുഗ്രഹങ്ങളെ ചേർക്കട്ടെ.
Sunday school class, I would like to say that
ഇപ്പോൾ ഒരു സൺഡേ സ്കൂൾ ക്ലാസ് മാതിരി വചനത്തോട് കഴിയുന്നത്രയും ശ്രദ്ധയേറിയിരിക്കാനായി ശ്രമിക്കുന്നതിന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു.
And we know that sometimes things are said.
ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തെ പറയുമ്പോൾ ചില സഭക്കാരെ അത് അവരെ പഠിപ്പിച്ചിരിക്കുന്നതിന് വിപരീതമായി കേൾക്കുമ്പോൾ അത് ചിലർക്ക് ഇടർച്ചയാക്കുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, അദ്ദേഹം എന്റെ ഒരു സ്നേഹിതനും ഇപ്പോൾ ഇവിടെ സന്നിഹിതനുമായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രൻഹാം, നിന്റെ മേൽ എനിക്ക് ഇത്രയും വിശ്വാസമുണ്ടായിട്ട് നീ ഒരു ദിവസം നിത്യനരകമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ഇരിപ്പിടത്തിൽ നിന്ന് വീണുപോയതുപോലെ തോന്നി. എന്നിട്ട് ഞാൻ പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യൻ പറയുന്നത് തെറ്റാണ്. അതിനുശേഷം നിങ്ങൾ ഞങ്ങളെ കുറച്ചു നേരത്തേക്ക് കൂടി അവിടെ ഇരുത്താൻ ഇടയാക്കുകയും അതിനുശേഷം പിന്നെ നിങ്ങൾ പറഞ്ഞു നിത്യജീവന്റെ ഒരു രൂപം മാത്രമേ ഉള്ളൂ, അത് ദൈവത്തിൽ നിന്നാണ് വരുന്നത്, അതാണ് നാം എല്ലാവരും തേടുന്നത്. നിത്യനരകമെന്ന് പറയുന്നതിനായി യാതൊരു തിരുവെഴുത്തുമില്ല, കാരണം നിത്യത ഒരിക്കലും തുടങ്ങുന്നില്ല, ഒരിക്കലും അവസാനിക്കുന്നതുമില്ല. അതിനാൽ വേദപുസ്തകം പറയുന്നത് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി എന്നാണ്. അത് ഒരുക്കിയിരിക്കുന്നതിനാൽ അത് നിത്യമല്ല. അതില്ലായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു, അത് വീണ്ടും ഇല്ലാതെയാകുന്ന ഒരു സമയം വീണ്ടും
വരും.
എന്നാൽ അവരെ തീയിലും ഗന്ധകത്തിലും അഗ്നികുണ്ടിലും കൂടി അയോൺ സമയം വരെ ശിക്ഷിച്ചെന്നിരിക്കാം. എന്നാൽ അവസാനം അത് അവസാനിക്കും, കാരണം നരകം നിത്യമല്ല. ഒരു നിത്യനരകമുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിത്യനരകത്തിൽ ജീവിക്കുന്നതിനായി ഒരു നിത്യജീവനുമുണ്ടായിരുന്നേനെ. അത് നിത്യമായിരുന്നെങ്കിൽ അതെല്ലായ്പ്പോഴും ആയിരിക്കുകയും നിങ്ങളും എല്ലായ്പ്പോഴും അതിലായിരുന്നിരിക്കുകയും നിങ്ങൾ എല്ലായ്പ്പോഴും നരകത്തിലായിരിക്കുകയും ചെയ്യും. നോക്കൂ, അതിനാൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അതിനാൽ നിത്യത എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തുടക്കമോ ഒരു അവസാനമോ ഇല്ലാത്തതാകുന്നു. നിത്യജീവന്റെ ഒരു രൂപം മാത്രമേ ഉള്ളൂ, അത് ദൈവമാകുന്നു. അത് യവന ഭാഷയിലെ ശബ്ദമായ ജോയി എന്നതിൽ നിന്നും വരുന്നു. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ സ്വന്തം ജീവൻ എന്നാകുന്നു. നാം ദൈവത്തിന്റെ ആത്മാവിൽ വീണ്ടും ജനിക്കുമ്പോൾ നാം ദൈവത്തോടൊപ്പം നിത്യതയിലാകുന്നു, കാരണം അവന്റെ ജീവന്റെ അംശം നമ്മിലുണ്ടായിട്ട് അത് നമ്മെ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാക്കുകയും പിന്നെ നമുക്ക് നിത്യജീവനായിരിക്കുകയും ചെയ്യുന്നു. നമ്മിലുള്ള ജീവനെ അന്ത്യകാലത്ത് ദൈവം ശരീരത്തെ ജീവനോടുകൂടെ ഉയർപ്പിക്കും. എന്നാൽ നമ്മിലുള്ള ദൈവത്തിന്റെ ആത്മാവാണ് നമ്മെ ഉയർപ്പിക്കുന്നത്, കാരണം ക്രിസ്തുവിലുണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ശരീരത്തെ ജീവിപ്പിക്കുകയും അവനോടൊപ്പം ഉയർപ്പിക്കുകയും അവനോടൊപ്പം മഹത്വത്തിൽ ഇരിക്കുന്നതിനും വാഴുന്നതിനും വേണ്ടി ഉയർപ്പിക്കുന്നു. ഈ വിഷയത്തിലേക്ക് ഈ കാലങ്ങളെല്ലാമായിട്ട് ഞാനായിരിക്കുകയും ഈ കൂടാരം അതിനായി നിൽക്കുകയും ചെയ്യുന്നു. ഒരു മിഷണറി ബാപ്റ്റിസ്റ്റ് സഭയിൽ ഏകദേശം 33 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജെഫേഴ്സൺ വിലയിൽ ഡോക്ടർ റോയ് ഇ ഡേവിസിനാൽ ഞാൻ നിയോഗിക്കപ്പെട്ടിരുന്നു. ആ സമയം തൊട്ട് കുറച്ചു സമയത്തേക്ക്, കുറച്ച് മാസങ്ങൾ മാത്രം, ഞാനൊരു സഭാ സംഘടനയിലായിരുന്നു. അത് തിരുവെഴുത്ത് പ്രകാരമല്ലാത്ത ഒരു കാര്യം സഭയിൽ ചെയ്യുന്നതിന് കടന്നു വരികയും എനിക്കത് ചെയ്യാൻ കഴിയുകയില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അങ്ങനെ അത് ചെയ്യുക അല്ലെങ്കിൽ ഇല്ല എന്ന് തീർച്ചയായും ഞാൻ ചോദ്യം ചെയ്യപ്പെട്ടു. ഇല്ല എന്ന് ഞാൻ ആകുകയും ചെയ്തു. അതിനാൽ ഇത് ദൈവത്തിന്റെ വചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതിന്റെ ഒരു കാര്യം അതാകുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ അതെനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ എന്ന് ഞാൻ ആ മനുഷ്യനോട്, അദ്ദേഹം ഒരു ഉപദേഷ്ടാവായിരുന്നു, അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ ഇത് ഞങ്ങളുടെ ഉപദേശമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ എനിക്കത് വചനത്തിൽ നിന്നും വേണം, ദൈവത്തിന്റെ വചനത്തിൽ നിന്നും വേണം എന്ന് ഞാൻ പറഞ്ഞു. ഞാനൊരു സംഘടനയിൽ ഉൾപ്പെടാത്തത് കൊണ്ട് ഞാൻ സംഘടനകൾക്കെതിരായിരിക്കുന്നു എന്നുള്ളതല്ല, കാരണം ഇന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായി എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ നന്ദിയുള്ളവനാണ്. മിക്കവാറും എല്ലാ സഭാ സമുദായങ്ങളിൽ നിന്നും എനിക്ക് ക്ഷണനമുണ്ട്, വിശേഷിച്ചും പൂർണ്ണ സുവിശേഷ പദവിയിലുള്ളവരും, കൂടാതെ മറ്റ് വളരെയധികം സഭകളിൽ നിന്ന് പോലും അങ്ങനെയാകുന്നു. അവരുടെ കൂട്ടായ്മയോടൊപ്പം ചേരാനും അവരെന്നോട് ആവശ്യപ്പെടുന്നുണ്ട്, എന്നാൽ ഞാൻ സ്വതന്ത്രനായി നിന്നിരുന്നു. കാരണം എനിക്കുള്ളതായ സ്വാധീനത ഒരു കൂട്ടം ജനങ്ങളുടെ മേൽ മാത്രമായിട്ടിടാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ദൈവം എനിക്ക് തന്നതിനെ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ, എല്ലാ സഭാ സംഘടനയിലുള്ള ദൈവത്തിന്റെ എല്ലാ മക്കൾക്കും പ്രയോജനപ്പെട്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ ഇന്ന ഇന്ന സ്ഥാനത്ത് ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല എന്നുള്ളതിനായി അവൻ എന്നെ ഒരിക്കലും ചോദ്യം ചെയ്യില്ല, കാരണം ദൈവം മനുഷ്യന്റെ ഹൃദയത്തെ ന്യായം വിധിക്കുന്നു. ഇപ്പോൾ ഇത് തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ഞാൻ അവരോടൊപ്പം ഉൾപ്പെടാതെയും അവർക്കെതിരായി സംസാരിക്കുകയും ചെയ്തതിന്റെ ആദ്യത്തെ കാരണം എന്താണെന്നാൽ, ക്രിസ്തുമതത്തിന്റെ സംഘടന തിരുവെഴുത്ത് പ്രകാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഇത് തിരുവെഴുത്ത് പ്രകാരമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് തെളിയിച്ചു തരുന്നതിനായി ഞാൻ പരിശ്രമിക്കുന്നത്. അതായത്, ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടായിരിക്കുന്നത് മതാനുസാരവുമല്ല തിരുവെഴുത്ത് പ്രകാരവുമല്ല. ആദ്യത്തെ സ്ഥാനത്ത് നാം അതിനെ മതം എന്ന് വിളിക്കുന്നു. മതം എന്ന വാക്കിന്റെ അർത്ഥം മൂടുക എന്നാകുന്നു, അതായത് എന്തെങ്കിലും മറച്ചു വെക്കുക എന്നാകുന്നു. ആദമിന് ഒരു മതമുണ്ടായിരുന്നു, എന്നാൽ അവനത് അത്തിയില കൊണ്ട് സ്വയം ഉണ്ടാക്കിയതായിരുന്നു. അത് പ്രാവർത്തികമായിരുന്നില്ല. അവൻ തന്റെ സ്വന്തം സിദ്ധാന്തം ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെടുന്നതിനായി ഒരു വഴിയുണ്ടാക്കാൻ ശ്രമിക്കുകയും താൻ സ്വന്തമായി ചെയ്ത എന്തിലെങ്കിലും രക്ഷയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആദം തൊട്ട് അവസാനത്തെ സംഘടന വരെയുള്ള ക്രമത്തെ ദൈവം നിരസിച്ചു കളയുകയും ചെയ്തു. ഒരിക്കലും അതുണ്ടായിരുന്നില്ല എന്ന് ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് വേദപുസ്തകത്തിൽ കൂടി അത് തെളിയിക്കുന്നതാണ്. മതം ഒരു മറ മാത്രമാകുന്നു. ആദം അത്തിയില കൊണ്ട് സ്വയം ഒരു മറയുണ്ടാക്കി. അവനത് സ്വയമായിട്ട് ഉണ്ടാക്കിയും സ്വയം എന്തോ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ദൈവം പ്രായച്ചിത്തമായിട്ട് മരണത്തെ ആവശ്യപ്പെട്ടിരുന്നു.
Now there's a quite a vast difference between religion and salvation. See? Salvation, religion is a covering. See?
Salvation. ഇപ്പോൾ മതവും രക്ഷയും തമ്മിൽ അത്യന്തം വ്യത്യാസമുണ്ട്. മതം ഒരു മറയാകുന്നു, രക്ഷ എന്നത് ഒരു ജനനവും ദൈവത്തിന്റെ ദാനവുമാകുന്നു.
Salvation is a birth, a gift of God.
രക്ഷ എന്നത് ഒരു ജനനവും ദൈവത്തിന്റെ ദാനവുമാകുന്നു. ഒരു മനുഷ്യനോ ഒരു കൂട്ടർക്കോ അത് കൈവരുത്താൻ കഴിയുകയില്ല. അത് ദൈവം ഈ ദാനം കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാകുന്നു. ഈ നിത്യജീവന്റെ ദാനങ്ങൾ പ്രാപിക്കുന്നതിന് ദൈവത്താൽ ഓരോ വ്യക്തിക്കും തിരുവെഴുത്ത് പ്രകാരം ലോകമുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നിയോഗിക്കപ്പെട്ടിരിക്കണം. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളെയൊക്കെയും ഭൂമിയിലേക്ക് വരുവാനിരിക്കുന്ന എതിർ ക്രിസ്തു വഞ്ചിച്ചു കളയുമെന്ന് വെളിപാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവം തന്റെ മുന്നറിവിൽ കൂടെ ആര് വരുമെന്നും ആര് വരില്ല എന്നും കാണുകയും വരുന്നവർക്ക് വേണ്ടി ക്രിസ്തു വന്ന് ഒരു വഴിയുണ്ടാക്കുകയും ചെയ്തു. നോക്കൂ, മറ്റുള്ളവരെ അറിയുന്നു. അവൻ ദൈവമാണെങ്കിൽ അവൻ നിത്യനായിരിക്കണം. അവൻ നിത്യനാണെങ്കിൽ അവന് സർവശക്തനാകാതെ നിത്യനായിരിക്കാൻ കഴിയില്ല. അവൻ സർവ്വവ്യാപിയാകാതെ സർവശക്തനായിരിക്കാൻ കഴിയില്ല. അവൻ സർവ്വജ്ഞാനിയാകാതെ സർവ്വവ്യാപിയായിരിക്കാൻ കഴിയുകയില്ല. അതിനാൽ അതെല്ലാം അവനെ ദൈവമാക്കുന്നു. അതിനാൽ ആദ്യ തൊട്ട് അന്ത്യം വരെ അവൻ അറിഞ്ഞിരിക്കുന്നു. ആര് വരുമെന്നും ആര് വരില്ല എന്നും അവൻ അറിയുകയും വളരെ പേർ വരുമെന്നവൻ അറിയുകയും അതിനാൽ അവർക്ക് വേണ്ടി ഒരു പ്രായച്ചിത്തം നടത്തുന്നതിനായി ക്രിസ്തുവിനെ അയക്കുകയും ചെയ്തു. നാം ചെയ്യുന്ന യാതൊന്നിനും അതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല.
All the Father has given me, hath past tense, will come to me.
പിതാവ് എനിക്ക് തന്നിട്ടുള്ളതൊക്കെയും എന്റെ അടുക്കൽ വരും. അത് ഭൂതകാലമാണ്. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയില്ല. ഇപ്പോൾ നോക്കൂ, ഇതെല്ലാം ദൈവത്തിന്റെ അറിവിലാണ് നടക്കുന്നത്. സഹോദരൻ ബ്രഹാം, ഞാൻ അകത്താണോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാനിടയുണ്ട്. എനിക്കറിയില്ല. ഞാനാകുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഭയത്തോടും വിറയലോടും കൂടെ നാം നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. സഭ ദൈവത്തെ കറയും ചുളുക്കവുമില്ലാതെ കണ്ടുമുട്ടുന്നതിനായി മുൻനിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നാം ആ സഭയിലാണെങ്കിൽ നാം ആ സഭയോടൊപ്പം മുൻനിർണയിക്കപ്പെട്ടിരിക്കുന്നു. വചനത്താൽ നിങ്ങളെ തന്നെ ചോദന ചെയ്തിട്ട് നാം എത്ര ദൂരത്താണെന്ന് അപ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും. ഇപ്പോൾ സംഘടിതമായ ക്രിസ്തുമതത്തിന് ആ ഉറപ്പ് ഒരിക്കലും തരാൻ കഴിയില്ല. ഇല്ല, അവരിൽ ചിലർ പറയുന്നത് നിങ്ങൾ കടന്നുവന്ന് യേശു ക്രിസ്തുവാണെന്ന് ഏറ്റുപറയുകയും സഭയിൽ സ്നാനപ്പെടുകയും ചെയ്യുക. പിശാചും അതേ കാര്യം തന്നെ ചെയ്യുന്നു. യേശു ക്രിസ്തുവാണെന്ന് അവൻ സ്വയം വിശ്വസിക്കുകയും വിറക്കുകയും ചെയ്യുന്നു. അത് ശരിയാണ്. ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വേണ്ടി ദൈവം ഒരിക്കലും തിരുവെഴുത്തിൽ ഒരിടത്തും ആജ്ഞാപിച്ചിട്ടില്ല. അതിനുവേണ്ടി വേദപുസ്തകത്തിൽ ഒരു സ്ഥാനവുമില്ല. ആദാം ഒരെണ്ണം തുടങ്ങി, എന്നാൽ അത് പരാജയപ്പെട്ടു പോയി. അതിനുശേഷം നിമ്രോദ് ഒരു സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചു. നിങ്ങളൊരു ചരിത്രകാരനാണെങ്കിൽ, കൂടാതെ നിങ്ങൾക്ക് ബാബിലോണിന്റെ ചരിത്രത്തെക്കുറിച്ച് അറിയാമെങ്കിൽ, ഹിസ്ലോപ്സിന്റെ രണ്ട് ബാബിലോണുകൾ വായിക്കുക. നിങ്ങൾ അതിൽ കൂടുതൽ വെളിച്ചത്തെ കാണാനിടയാകും. അതായത് പാപത്തിന്റെ പുരുഷനായ നിമ്രോദ് ബാബിലോണിനെയും അതിന്റെ എല്ലാ സഹസഭകളെയും, അതായത് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുത്തു. അത് അവസാന നാളുകളിൽ മതപരിത്യാഗം ചെയ്ത ക്രിസ്തു മതത്തിന്റെ ഒരു ഛായയാകുന്നു. അങ്ങനെ അവനൊരു വലിയ സ്ഥലമുണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവരെല്ലാം അവിടേക്ക് കപ്പം കൊടുത്തിരുന്നു. അവിടെ അവനൊരു ഗോപുരമുണ്ടാക്കിയിട്ട് മനുഷ്യരെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് ഒരു സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് പരാജയപ്പെട്ടുപോയി. സംഖ്യാപുസ്തകം 16:1 നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോഹരയും അതേ കാര്യം തന്നെ ചെയ്യാൻ ശ്രമിച്ചു. അവൻ ലേവിയരെ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് അവരിൽ കുറച്ച് കീർത്തിയുള്ളവരെയും ഉയർന്ന മനുഷ്യരെയും മഹാന്മാരായ ആളുകളെയും വിശുദ്ധ മനുഷ്യരെയും കൂടി കൂട്ടിച്ചേർത്ത് അവനും ദാതാനും കൂടി ഒരുമിച്ചായിട്ട് ഒരു മനുഷ്യൻ നമ്മളുടെ എല്ലാവരുടെയും മേലായിരിക്കാൻ ശ്രമിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒത്തുചേർന്ന് ഒരു സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്കായി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട മോശയുടെയും അഹരോന്റെയും അടുക്കൽ എത്തിയിട്ട് അവരോട് നിങ്ങൾ സഭയ്ക്കുമെതിരെ നിങ്ങളെ തന്നെ ഒത്തിരി ഉയർത്തുന്നു, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു എന്ന് പറഞ്ഞു. ബഹുമത്തുമായ ആലോചനയിൽ സുരക്ഷയുണ്ട് എന്ന് അവർ തീർച്ചയായും പറയുന്നു. എന്നാൽ അത് ക്രിസ്തു മതത്തിലേക്ക് അപേക്ഷിക്കപ്പെടുന്നില്ല, അത് യുദ്ധത്തിനാണ് അപേക്ഷിക്കപ്പെടുന്നത്. എത്രയധികം വ്യത്യാസമാണ് അതുണ്ടാക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു തിരുവെഴുത്തെടുത്തിട്ട്, അതായത് യൂദാസ് ചെന്ന് കെട്ടിച്ചാന്ന് ചത്തുകളഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് വേറൊരു തിരുവെഴുത്തെടുത്ത് അത് വേണമെങ്കിൽ പറയാൻ കഴിയും. എന്നാൽ അത് അതിനെ ശരിയാക്കുന്നില്ല. ദൈവം മോശയെയും ദൈവം അഹരോനെയും തെരഞ്ഞെടുത്തിരുന്നു. കൂടാതെ അത് ആ ദിവസത്തേക്കുള്ള സന്ദേശമായിരുന്നു. മറ്റേ ഭാഗക്കാർ എത്ര നല്ലതായി കാണപ്പെട്ടിരുന്നാലും അതൊരു കാര്യമല്ല, അത് ദൈവത്തിന്റെ വിചാരത്തിനെതിരായിരുന്നു. നമുക്ക് ദൈവത്തിന്റെ വിചാരം നമ്മുടെ വിചാരമാക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഈ വേദപുസ്തകം ക്രിസ്തുവിന്റെ ഭാവത്തെ വെളിപ്പെടുത്തുന്നു. വെളിപാടെന്ന് പറയപ്പെടുന്ന മുഴുവൻ വെളിപാട് പുസ്തകവും യേശു ക്രിസ്തുവിന്റെ വെളിപാടാകുന്നു. അവനെ പ്രകാരം ഒരു സംഗതിയെ കുറ്റം വിധിക്കുകയും എപ്രകാരം ഒരു വശത്തേക്ക് എടുത്തുകൊണ്ടുപോകുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് കുറച്ചു നേരം കഴിഞ്ഞ് നാം അതിൽ കടക്കുന്നതാണ്. ശരി, കോഹര തന്റെ പ്രവൃത്തിയിൽ സത്യസന്ധനായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ മനുഷ്യൻ തെറ്റ് ചെയ്യാനായി അർത്ഥമാക്കിയിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യന്റെ അജ്ഞതയാണ് ദൈവത്തിന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നതും തിരുവെഴുത്തുകളെ അറിയാനും ഇടയാക്കാതിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കാരണത്താലാണ് അവനത് വാദപ്രതിവാദത്തിനായി കൊണ്ടുവന്നത്. ഇന്നത്തെ 90% കുഴപ്പത്തിനും കാരണം അതാണ്. അതായത് നാം ദൈവത്തിന്റെ പദ്ധതിയോട് നമ്മുടെ വിചാരങ്ങളെ കുത്തിവെക്കാൻ ശ്രമിക്കുന്നു. നാം അത് ചിന്തിക്കുക പോലും ചെയ്തുകൂടാ. അവനാണ് നമ്മുടെ വിചാരങ്ങളെ ചെയ്യുന്നത്. അവന്റെ ഇഷ്ടത്തിനായി നമ്മുടെ വിചാരങ്ങളെ അവന് സമർപ്പിക്കുകയാണ് നാം ചെയ്യാനായി കടപ്പെട്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഇത് മനസ്സിലാക്കുന്നുണ്ടോ? കോഹര ഒരു നല്ല ഉദ്ദേശത്തോടെ തന്റെ വ്യാജമായ ഉപദേശവും കൊണ്ട് ഈ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരെ ന്യായം കാണിക്കുകയും അവരോട് ദൈവം മോശയെ മാത്രമല്ല അനുഗ്രഹിച്ചിരിക്കുന്നത്, അതായത് പ്രവാചകനും സന്ദേശവാഹകനുമായ മോശയെ മാത്രമല്ല അനുഗ്രഹിച്ചിരിക്കുന്നത്, എന്നാൽ ഇപ്പോൾ സഭ മുഴുവനും വിശുദ്ധമാകുന്നു, അതുകൊണ്ട് സഭയ്ക്ക് ഇത് ചെയ്യാനും അത് ചെയ്യാനുമുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് നല്ല മനുഷ്യരായ ലേവിയരെ കിട്ടി. ഇപ്പോൾ അത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാകുന്നു. അതിനെ ഇന്ന് നാം ശുശ്രൂഷകർ എന്ന് വിളിക്കുന്നു. ഒരു ലേവി എന്ന് പറയുന്നത് ദേവാലയത്തിന്റെ ശുശ്രൂഷകനാകുന്നു. അതിനുവേണ്ടി മോശ അവരെ വിളിച്ചിരുന്നില്ലേ? ഇവിടെ അവൻ ഒരിക്കലും ഭക്തി ബഹുമാനങ്ങളില്ലാതെ പോയിരുന്നില്ല. അവനവരോട് ധൂപകലശമെടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗമിട്ട് അതിനെ വീശുവിൻ എന്ന് പറഞ്ഞു. അത് ദൈവത്തിന്റെ കൽപ്പനയായിരുന്നു. അവന്റെ സഭയെ നിയന്ത്രിക്കുന്നതിനായി ഒരു കൂട്ടം മനുഷ്യരുമായിട്ട് അവൻ വന്നിരുന്നു. എന്നാൽ ദൈവം അത് ചെയ്യുന്നതിന് ഒരു മനുഷ്യനോട് കൽപ്പിച്ചിരുന്നു. അങ്ങനെ അവർ ചെയ്തപ്പോൾ മോശ കവിണ്ണു വീണു. കാരണം ഈ ശുശ്രൂഷയ്ക്കായി ദൈവം മോശയെ അധികാരപ്പെടുത്തിയിരുന്നു എന്ന് അവൻ അറിയാമായിരുന്നു. ദൈവം അവരോട് ധൂപകലശമെടുത്ത് തീയിട്ട് അതിൽ ധൂപവർഗവുമായി സമാപന കൂടാരത്തിന്റെ വാതിൽക്കൽ വരുവാൻ പറഞ്ഞു. അങ്ങനെ അവർ അവരുടെ ധൂപകലശത്തിൽ നിറയെ തീയിട്ട് വീശാൻ തുടങ്ങിയും അതിൽ നിന്ന് ധൂപം പോകാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ ദൈവം മോശയോടും അഹരോനോടും അവരുടെ മധ്യയിൽ നിന്ന് മാറിപ്പോകുവീൻ, അവരുടെ ഇടയിൽ നിന്ന് കടന്നു വരുവീൻ എന്ന് പറഞ്ഞു. കാരണം പിന്നീട് അവനവരെ പാപികളെന്നും അവിശ്വാസികളെന്നും വിളിച്ചിരുന്നു. പാപം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തിൽ അവിശ്വാസമാകുന്നു. നിങ്ങൾ മോഷ്ടിക്കും കാരണം നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ കള്ളം പറയും കാരണം നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വ്യഭിചാരം ചെയ്യും കാരണം നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ഒരു വിശ്വാസിയാണെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയില്ല. രണ്ട് വസ്ത്രങ്ങളെ ഉള്ളൂ, അതിലൊന്നുകിൽ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ അവിശ്വാസത്തിന്റേതാകുന്നു. അതിലേതെങ്കിലും ഒന്നിനാൽ നിങ്ങൾ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം ആദിയിൽ വചനമായിരുന്നു, അവൻ ജഡമാക്കുകയും നമ്മുടെ ഇടയിൽ പാർക്കുകയും ചെയ്തു. അവൻ വചനമായിരുന്നു, അവൻ വചനമാകുന്നു. ദൈവം നിങ്ങളിൽ വസിക്കുമ്പോൾ ദൈവത്തിന്റെ വചനമാകുന്നു നിങ്ങളിൽ വസിക്കുന്നത്. അവിടെ അവൻ പറയുന്ന ഓരോ കാര്യങ്ങളെയും എല്ലാ കാര്യങ്ങളെയും ഒരാമേൻ കൊണ്ട് കൂടെ കൂടെ താങ്ങുവാൻ കഴിയും. അത് ദൈവം നിങ്ങളിൽ വസിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ നിരപരാധികളായ മനുഷ്യർ അവരുടെ കയ്യിൽ ധൂപകലശവും അവരുടെ കയ്യിൽ വിശുദ്ധാഗ്നിയുമായി ദൈവം ഭൂമിയെ പിളർന്നവരെ വിഴുങ്ങിക്കളയുകയും മോശയിൽ നിന്നും അവരെ വേർപെടുത്തുകയും ചെയ്തു. കാരണം മോശ അവരുടെ ഇടയിൽ നിന്നും അവനെ തന്നെ വേർപെടുത്തി. കൂടാതെ ഈ രീതിയിലുള്ള കൂട്ടരോടൊപ്പം നിങ്ങളും മടയത്തരം കാണിക്കരുത്, അവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്ന് മോശ സഭയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഇപ്പോൾ നിങ്ങൾക്ക് തിരുവെഴുത്തറിയാമല്ലോ. 16, 17, 18 അധ്യായങ്ങൾ വായിക്കുക, നിങ്ങൾ അതിൽ ഇത് കണ്ടുപിടിക്കും. ഈ പാപികളിൽ നിന്നും, അവിശ്വസിക്കുന്നവരായി പാപികളിൽ നിന്നും നിങ്ങളെ തന്നെ വേർപെടുത്തുവീൻ. അവരുടെ ഇടയിൽ നിന്നും പുറത്തു വരിക, കാരണം അവരും അവർക്കുള്ളതെല്ലാം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ വിശുദ്ധാഗ്നിയെ പിടിച്ചിരുന്നവർ ഭൂമി പിളർന്നിട്ട് അവർ അതിൽ വീണുപോകുകയും ചെയ്തു. നിരപരാധികളായ മനുഷ്യർ ഈ മനുഷ്യരാൽ ചതിക്കപ്പെട്ടു. ഇന്നും അതേ കാര്യം തന്നെയാകുന്നു. ഇന്ന് വളരെയധികം നിരപരാധികളായ മനുഷ്യർ വിശുദ്ധ വചനത്തെ അവരുടെ കയ്യിലെടുത്തുകൊണ്ട് അതിൽ നിന്ന് പ്രസംഗിക്കുന്നുവെന്ന് വിചാരിച്ചുകൊണ്ട് സമ്പ്രദായത്തിന്റെ കണിയിൽ വീണുപോയിരിക്കുന്നു. ഒരു ശുശ്രൂഷകന്റെ മുഖത്ത് അതിന്റെ പ്രതികരണം ഞാൻ കണ്ടിരുന്നു. ഒരു മെഥഡിസ്റ്റ് ശുശ്രൂഷകനായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ. ഒരു മെഥഡിസ്റ്റ് ശുശ്രൂഷകനായിരുന്നു അദ്ദേഹം. നോക്കിയപ്പോൾ അത് നിങ്ങൾക്ക് സഹോദര വളരെയധികം അധികമായതുപോലെ കാണപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സഹോദര അത് പുറത്താക്കുന്നതിനാകുന്നു. നോക്കുക, ധൂപകലശവും അതിൽ തീയും കത്തിക്കൊണ്ട് ദൈവം മുമ്പാകെ ഒരു സൗരഭ്യവാസനയുമായി ആ കൈകൾ അത് പിടിച്ചുകൊണ്ട് നിന്നിരുന്നു. എന്നിരിക്കലും ധൂപകലശം അവരുടെ കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് അവർ നശിച്ചുപോയി. കാരണം അവർ സത്യസന്ധമായിട്ട് എന്തോ ചെയ്യാൻ ശ്രമിക്കുകയും അതൊരു സംഘടന ഉണ്ടാക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. എന്നാൽ അത് ദൈവവചനത്തിന് വിപരീതമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്തുന്നു, ദൈവത്തിന്റെ വചനമെല്ലാം നിങ്ങളുടെ അടുക്കലുണ്ടെന്ന് പറയാൻ നിങ്ങൾ ആരാകുന്നു. ആ നാഴികയെയും ആ സമയത്തെ സന്ദേശവാഹകൻ മോശയുമായിരുന്നുവെന്ന് കാണുന്നതിൽ അവർ പരാജയപ്പെട്ടുപോയി. അവന്റെ പക്കൽ യഹോവയുടെ പ്രകാരം അരുളിച്ചെയ്ത വചനമുണ്ടായിരുന്നു. അവനെ പോലെ വേറൊരുവൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അവന്റെ പക്കൽ വചനമുണ്ടായിരുന്നു. ജനങ്ങൾ അത് കാണുന്നതിൽ പരാജയപ്പെട്ടുപോയി. മോശ കൃത്യമായും യഹോവയുടെ പ്രകാരം അരുളിച്ചെയ്ത വചനവുമായിട്ട് വന്നു. തീർച്ചയായും ശരിയാണ്, അതേ കാര്യം തന്നെ ഇന്ന് നാം കാണുന്നു. നല്ല മനുഷ്യരും വലിയ മനുഷ്യരും വിലയേറിയ മനുഷ്യരും ദൈവത്തിന്റെ വചനത്തെ അവരുടെ കയ്യിലെടുത്തുകൊണ്ട് ചില മനുഷ്യനിർമ്മിതമായ സമ്പ്രദായത്തിൽ കൂടെ പ്രസംഗിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ നിന്ന് വെട്ടുകയും അവിടെ നിന്ന് വെട്ടുകയും അതിനെ ഇതുപോലെയാക്കുകയും വന്ന് സഭയിൽ ചേർന്ന് നിങ്ങളുടെ അംഗത്വത്തെ മാറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് ആ വചനത്തെ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആത്മീയമായി നശിച്ചു പോകുന്നു. അവർക്ക് ദൈവത്തിന്റെ ആ സമയത്തെ സന്ദേശത്തെയോ സന്ദേശവാഹകനെയോ വിശ്വസിക്കാൻ കഴിയുകയില്ല. മഹാനായ ദൈവം ഒരു കൂട്ടം ജനങ്ങളോടൊപ്പമാകാതെ അത് ഒരു മനുഷ്യന്റെ മേലിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതിൽ എത്രയധികം പേരോട് ഞാൻ സംസാരിച്ചിരിക്കുന്നു, സഹോദരൻ ബ്രണഹാം ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യും? സഭാ സംഘടന ഞങ്ങളെ പുറത്താക്കിക്കളയും, ഞങ്ങൾക്ക് പോകാൻ വേറെ യാതൊരു സ്ഥലവുമില്ല. എനിക്ക് അവരോട് കഷ്ടം തോന്നി, എന്നാൽ അവർക്ക് പോകാനൊരു സ്ഥലമുണ്ട്. ഞങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് നിങ്ങൾ പറയും. ദാവീദ് പറഞ്ഞു, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ യേശുവിനെ നിഷേധിച്ചു കളഞ്ഞത്. അവർ അത്രമാത്രം അവരുടെ സഭാസംഘടനയിലും വിശുദ്ധ പുരോഹിതനിലും വിശുദ്ധ കെട്ടിടത്തിലും വിശുദ്ധ പള്ളികളിലും വിശുദ്ധ ആലയങ്ങളിലും കെട്ടപ്പെട്ടിട്ട് ദൈവം തന്റെ മനുഷ്യ കൂടാരത്തിലായിരിക്കുന്നതിനെ കാണുന്നതിൽ പരാജയപ്പെട്ടുപോയി. നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നുവോ? നോക്കൂ, അവർ അത്രമാത്രം അതിൽ കെട്ടപ്പെട്ടിരുന്നു. ദാതാനും മറ്റുള്ളവരും ശരിയാണെന്നുള്ളവരിൽ ഈ മനുഷ്യർ കെട്ടപ്പെട്ടു പോയിരുന്നു. നിമ്രോദ് അത്രയും കെട്ടപ്പെട്ടിട്ട് ദൈവത്തിന്റെ കോപത്തിൽ നിന്നും ജനങ്ങളെ എടുത്തു മാറ്റുന്നതിന് എന്തെങ്കിലും കൈവരുത്താനേ കഴിയുമെന്ന് വിചാരിച്ചു. തന്റെ നഗ്നതയെ മറയ്ക്കുന്നതാണെങ്കിൽ ദൈവം കാണുകയില്ല എന്നുള്ളതിൽ ആദാം അത്രയും ഉറപ്പായിരുന്നു. നിങ്ങൾക്കത് മറയ്ക്കാൻ പറ്റില്ല, ദൈവത്തിനത് മറയ്ക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതി അതിനെ മറയ്ക്കുന്നു, നിങ്ങളുടേതല്ല. അതെല്ലായ്പ്പോഴും അങ്ങനെയായിരുന്നു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ തന്റെ മന്ദിരത്തിൽ യേശുവിനെ കാണുന്നതിൽ അവർ പരാജയപ്പെട്ടുപോയി. വേദപുസ്തകത്തിലെ വചനങ്ങൾ സമ്പ്രദായങ്ങളാൽ അത്രമാത്രം മുറിക്കപ്പെട്ട് കാണുന്നത് എന്നെ ഇന്ന് ഒരുവിധം മോശമായി അനുഭവപ്പെടുത്തുന്നു. ആത്മാർത്ഥ ഹൃദയരായ ജനങ്ങൾ അവിടെ നിന്ന് ആ വചനത്തെ കേൾക്കുകയും അത് സത്യമാണെന്ന് അറിയുകയും ചെയ്യുന്നു, എന്നാൽ അതിനുവേണ്ടി ഒരു നീക്കമെടുക്കാൻ ഭയപ്പെടുന്നു. കാരണം അവരുടെ സമ്പ്രദായം അതിനെ വ്യത്യസ്തമായ രീതിയിൽ പഠിപ്പിക്കുന്നു. കിണ്ടിയും കിണ്ണവും വെടിപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക. എന്നാൽ സഹോദര, നമുക്ക് ഞാനും എന്റെ കുടുംബവുമോ, ഞങ്ങൾ ക്രിസ്തുവായ വചനത്തെ എടുക്കും. ഒരു നിമിഷത്തേക്ക് നമുക്ക് യോഹന്നാന്റെ 3-ാം അധ്യായം എടുത്ത് ഒരു വലിയ സഭാസംഘടനയായ സാൻഹെദ്രിന്റെ പ്രമാണിയും ഉപദേഷ്ടാവുമായ നിക്കോദിമോസിനെ കാണാം. അവർ അവരെ തന്നെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരുടെ തന്നെ സമ്പ്രദായം ഉണ്ടാക്കി. ഒന്ന് പരീശനും ഒന്ന് സാദീക്കരും, അവർക്ക് അവരുടേതായ സഭാസംഘടനയും അവർക്ക് അവരുടേതായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ ഒരു ഉപദേഷ്ടാവായിരുന്നു, കൂടാതെ ഈ വലിയ ന്യായാധിപ സംഘടനത്തിന്റെ പ്രമാണിയും ഉപദേശത്തിൽ ഒരു അത്ഭുതകരമായ മനുഷ്യനുമായിരുന്നു. തനിക്ക് തിരുവെഴുത്ത് അറിയാമെന്ന് അവൻ വിചാരിച്ചിരുന്നു. അവരുടെ സമ്പ്രദായത്താൽ അവൻ അതറിഞ്ഞിരുന്നു. നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നുവെന്ന് യേശു തന്നെ പറഞ്ഞില്ലേ? അത് അവരുടെ സമ്പ്രദായത്തിന്റെ കാരണത്താലായിരുന്നു. എന്തായിരുന്നു അത്? വചനം എന്താണോ പറയുന്നത് എന്നുള്ളതിനെ അതുപോലെ തന്നെ വിടുന്നതിന് പകരം അവരുടേതായ വ്യാഖ്യാനം വെക്കുക എന്നതാണ്. ഇതങ്ങനെ അർത്ഥമാക്കുന്നില്ല എന്നവർ പറയും. അതേ ശബ്ദം തന്നെയാണ് സാത്താൻ ഹാവിയോട് ഉപയോഗിച്ചിട്ട് ആദ്യത്തെ സംഘടന ഉണ്ടാക്കുന്നതിനായി ചെയ്തിരുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഇത് അതുപോലെയാകുന്നു. നിങ്ങൾക്കറിയാമോ, ദൈവം അത് ചെയ്യുകയില്ല. നോക്കൂ, അതേ കാര്യം തന്നെയാണ്, ഇന്നും അതേ കാര്യം തന്നെയാണ്. ഈ പ്രമാണി യേശുവിന്റെ അടുക്കൽ വന്നതായി നാം കാണുന്നു. ആദ്യത്തെ കാര്യം, അവൻ നിത്യജീവനെ തെരഞ്ഞുകൊണ്ടുവന്നിരുന്നു, അവൻ രക്ഷയെ തെരഞ്ഞുകൊണ്ടുവന്നിരുന്നു എന്നതാണ്. എന്നിരിക്കലും അവന്റെ നിലപാടിലുള്ള ഒരു മനുഷ്യൻ, ഇസ്രായേലിലെ ഒരു ഉപദേഷ്ടാവായി ഈ മനുഷ്യൻ ഒരു സ്കൂളിൽ ഒരു ദിവസമെങ്കിലും എപ്പോഴെങ്കിലും പോയിട്ടുള്ളതായി യാതൊരു രേഖയുമില്ലാത്ത ഒരു മനുഷ്യന്റെ അടുക്കലെത്തി. ഒരു വൃദ്ധനായ പ്രായം ചെന്ന മനുഷ്യനും ഒരു വൃദ്ധനായ പുരോഹിതനും വന്ദ്യനുമായ ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യന്റെ അടുക്കലെത്തി. ഒരു കുനീനനും ധനവാനുമായ മനുഷ്യൻ തലചായ്ക്കുവാൻ പോലും ഇടമില്ലാത്ത ഒരു ഭിക്ഷക്കാരന്റെ അടുക്കൽ രക്ഷയുടെയും ജീവന്റെയും വഴി ചോദിക്കുവാനായി എത്തി. ആദ്യത്തെ സ്ഥാനത്ത് ഈ ന്യായാധിപ സംഘത്തിലുള്ളവർ അവരുടെ സംഘടനയിലുള്ള മറ്റു മനുഷ്യരിൽ ഇല്ലാത്ത എന്തോ ഒരു കാര്യം യേശുവിൽ കണ്ടിരിക്കുന്നതായി നിക്കോദിമോസ് അംഗീകരിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. അവനിൽ എന്തോ ഒരു കാര്യമുള്ളതായി അവർ കാണുകയും അതിനാൽ അവർ പറഞ്ഞു, റബ്ബി ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ അതെ അവരുടെ ഏറ്റുപറകയില്ല, കാരണം അവർ തൊഴിച്ചു പുറത്താക്കപ്പെടും. നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ഓ ദൈവമേ, ഇതാണ് സംഘടന. യേശു ദൈവം വെളിപ്പെട്ടതായിരുന്നുവെന്ന് നാം അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലാതെ ഈ അടയാളങ്ങളെ ആർക്കും ചെയ്യാൻ കഴിയുകയില്ല. ആ മനുഷ്യനിൽ എന്തോ വ്യത്യസ്തമായ ഒരു കാര്യമുണ്ടായിരുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നു. അവൻ ആ ദിവസത്തെ വെളിച്ചമായിരുന്നു, അവൻ ദൈവത്തിന്റെ സാക്ഷിയായിരുന്നു. അതുതന്നെയാണ് കോഹര മോശയിൽ കണ്ടിരുന്നത്. അവർക്ക് മോശയെ പോലൊരു മനുഷ്യൻ ആ കാലത്തുണ്ടായിരുന്നില്ല. അവൻ ദൈവത്തിന്റെ ആ കാലത്തേക്കുള്ള ദൈവിക സാക്ഷിയും ദൈവത്തിന്റെ ശക്തിയുമായിരുന്നു. കോഹരയും അവന്റെ കൂട്ടരും അത് മോശയിൽ കണ്ടിരുന്നു. അത് മോശയായിരിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. മോശയ്ക്ക് ചെങ്കടല പിളർക്കാൻ കഴിയില്ലെന്ന് അവർ അറിഞ്ഞിരുന്നു. മോശയ്ക്ക് ബാധകളെ ഈ ഭൂമിയിൽ അയക്കാൻ കഴിയില്ലെന്ന് അവർ അറിഞ്ഞിരുന്നു. അത് ദൈവം മോശയിലായിരുന്നു, കാരണം ദൈവം തന്നെ തന്നെ ഒരു സാക്ഷിയായി അല്ലെങ്കിൽ ആ കാലത്തെ വെളിച്ചമായി പ്രതിനിധീകരിച്ചിരുന്നത് കാണുന്നതിനെ അവർ പരാജയപ്പെട്ടു പോയി. കോഹരെ ഒരു കൂട്ടം മനുഷ്യരെ എന്തെങ്കിലും കൊണ്ടുവന്ന് ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതിനാണ് സംഘടന കൊള്ളാമായിരിക്കുന്നത്. എല്ലാവിധ ചപ്പും ചവറും കൂട്ടിക്കൊണ്ടുവന്നിട്ട് അതിനെ ക്രിസ്തു മതമെന്ന് വിളിക്കുന്നു. ഒരു ഈജിപ്തിലെ വഴിക്കച്ചവടക്കാരന്റെ ഹോട്ടൻഡോട്ടിനെ കുറിച്ച് യാതൊന്നും അറിയാൻ പാടില്ലാത്തതുപോലെ ദൈവത്തെക്കുറിച്ച് യാതൊന്നും അറിയാൻ പാടില്ലാത്ത ഒരു പയ്യനെ അവർ സ്കൂളിൽ വിടുന്നു. അവനെ സ്കൂളിലേക്ക് അയച്ചിട്ട് അവനൊരു വിദ്യാഭ്യാസം കൊടുക്കുകയും മനഃശാസ്ത്രം പഠിപ്പിക്കുകയും ഒരു PhD കൊടുക്കുകയും ഒരു ഡോക്ടർ ബിരുദമോ അല്ലെങ്കിൽ ഒരു ബാച്ചലർ ഓഫ് ആർട്സോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കൊടുത്തിട്ട് ഒരിക്കലും രക്ഷിക്കപ്പെടുക പോലും ചെയ്യാത്ത അവനെ സുവിശേഷം പ്രസംഗിക്കാൻ അയക്കുന്നു. അത് കന്യകയാലുള്ള ജനനത്തെയും പുനരുദ്ധാനത്തെയും ദിവ്യ രോഗശാന്തിയെയും ദൈവത്തിന്റെ ശക്തിയെയും നിഷേധിച്ചു കളയും. അത് യേശു മരിച്ചതിന്റെ അതേ സിദ്ധാന്തത്തെയും മർക്കോസ് 16 പ്രേരണ ചെയ്യപ്പെട്ടിരിക്കുന്നതിനെയും യേശു തന്നെ സ്വയം പറഞ്ഞ വാക്കുകളായ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നുള്ളതിനെയും നിഷേധിച്ചു കളയും. അത് പ്രവൃത്തികൾ 2:38 നിഷേധിക്കും. ദൈവത്തിന്റെ പ്രേരണയിൽ എഴുതിയിരിക്കുന്ന മറ്റേതൊരു തിരുവെഴുത്തിനെയും നിഷേധിക്കും. അവർക്ക് യാതൊന്നും അറിയാൻ പാടില്ലാത്തതായ മനുഷ്യന്റെ സമ്പ്രദായത്തെ എടുത്ത് വീണ വായിക്കും. നിങ്ങൾ അവരുടെ സത്യം പറയുകയും സത്യത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരുടെ സംഘടനയുടെ കാരണത്താൽ അവർക്ക് നീങ്ങാൻ ലജ്ജയാകുന്നു. കോഹര അതേ കാര്യം തന്നെയാണ് ചെയ്തത്. അവർ ദൈവത്തെ മോശയിൽ കണ്ടിരുന്നു. ദൈവത്തിന്റെ പ്രതിനിധിയാണ് അവനിൽ കൂടെ പ്രവർത്തിക്കുന്നതെന്ന് അവർ കണ്ടിരുന്നു. നിക്കോദിമോസ് ദൈവത്തെ ക്രിസ്തുവിൽ കണ്ടിരുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലാതെ ആർക്കും ഈ കാര്യങ്ങളെ ചെയ്യാൻ കഴിയുകയില്ല. നിക്കോദിമോസ് സംഘടനയിലായിട്ട് പുറത്തു വരുവാൻ ശ്രമിക്കുകയായിരുന്നു. കോഹര പുറത്തായിട്ട് ഒരെണ്ണം ഉണ്ടാക്കി അതിൽ കടക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. അതായിരുന്നു വ്യത്യാസം. നിക്കോദിമോസ് അതിൽ നിന്ന് പുറത്തിറങ്ങി രക്ഷയെ കണ്ടുപിടിക്കേണ്ടതിനായി ശ്രമിക്കുകയായിരുന്നു. ഒരു ബാലനായിരുന്നപ്പോൾ മുതൽ അവൻ അതിലായിരുന്നു. അവൻ അതിനെ കൊണ്ട് ആകപ്പാടെ ക്ഷീണമായി കഴിഞ്ഞിരുന്നു. അവൻ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ കോഹര തനിക്കൊരു സ്ഥാനമുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഒരു വലിയ വ്യക്തിയാകാൻ ശ്രമിക്കുകയായിരുന്നു. അപ്രകാരമാണ് ഇന്ന് ജനങ്ങളുമായിരിക്കുന്നത്. ക്രിസ്തുമതത്തിലെ കുഴപ്പം അത് തന്നെയാണ്. നമുക്ക് വളരെയധികം വേഷം കെട്ടലുകൾ ഉണ്ടായിരിക്കുന്നു. നമ്മുടെ പെന്തിക്കോസ്തുകാരായ ജനങ്ങൾ എന്റെ പദപ്രയോഗത്തെ ക്ഷമിക്കണം. അവർ ഇതോടൊപ്പം ചെള്ളാക്കപ്പെട്ടിട്ട് ജഡിക തുലനമാകുന്നു. ദൈവം ഒരു മനുഷ്യനെ ഉയർത്തിയിട്ട് എന്തെങ്കിലും അവനെന്ന് കൊടുക്കട്ടെ, ദേശത്തുള്ള സകല മനുഷ്യരും ആ വ്യക്തി അനുകരിക്കാൻ ശ്രമിക്കും. നിങ്ങൾ നിങ്ങളുടെ തന്നെ സംഘത്തെ കൊണ്ടുകാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? നിങ്ങൾ പന്ത് കളിക്കുമ്പോൾ കൃപയെക്കുറിച്ച് പൗലോസ് എഴുതിയിരിക്കുന്ന പ്രകാരം ഓട്ടം സ്ഥിരതയോടെ ഓടുക. പന്ത് കയ്യിലുള്ള മനുഷ്യൻ തന്റെ കയ്യിൽ നിന്നും അത് പുറത്തെടുക്കാതെ അതിനെ സൂക്ഷിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിനു പകരം അവൻ നിങ്ങളുടെ സംഘടനയിൽ ഉൾപ്പെട്ടിരിക്കാത്തത് കാരണം നിങ്ങൾ അവന്റെ പക്കൽ നിന്നും അത് എടുത്തുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. വിലക്ഷണം ചെയ്യപ്പെട്ട ഏതെങ്കിലും ചില മനുഷ്യർ അവനത് കഴുകിയില്ലാതെ വരുമ്പോൾ പരവതാനിയിലെ പൂക്കളുടെ മേലെ കാലിടർച്ച വരുത്തിയിട്ട് അത് നിങ്ങളുടെ പക്കൽ നിന്നും എടുത്തുകൊണ്ടുപോകും. ആത്മീയമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത് അർത്ഥമാക്കുന്നത്. എന്നോട് ക്ഷമിക്കണം. പ്രവർത്തികൾ 2:38 മാതിരിയുള്ള ചെറിയ കാര്യങ്ങളിൽ അവൻ ഇടർച്ചു വരും. അവൻ വീഴുമെന്നുള്ളത് തീർച്ചയാണ്. അവൻ എപ്പോഴെങ്കിലും മാർക്കോസിന്റെ 16 ഇടറിയാൽ എങ്ങനെയാണ് അവൻ അത് ചെയ്യാൻ പോകുന്നത്? ക്രിസ്തുവിന്റെ വളരെ വിലക്കുറഞ്ഞ പാഠങ്ങളാണ്. നിക്കാ സമിതിയിൽ വെച്ച് സംവാദിച്ച അതേ കാര്യങ്ങളിൽ തന്നെ അവർ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവർക്കത് ഇടർച്ചയാകുന്നു. ഓരോരു സംഘടനയുണ്ടാക്കിയിട്ട് അതിൽ കടക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. നിക്കോദിമോസ് അതിലായിട്ട് അതിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുകയായിരുന്നു.
Nicodemus was accepted and came out. Korah perished
നിക്കോദിമസ് സ്വീകരിക്കപ്പെട്ട് കടന്നു വന്നു. കോഹര അതിൽ തന്നെ നശിച്ചുപോയി, അവന്റെ തന്നെ പരിശ്രമത്തിൽ നശിച്ചുപോയി. ഹോ ദൈവമേ, നിക്കോദിമസ് ആയിരുന്ന സംഘടന ക്രിസ്തു ദൈവത്താൽ അയക്കപ്പെട്ടതാണെന്ന് അറിഞ്ഞിരിക്കുകയും ആ പ്രകാരം പറയുകയും ചെയ്തു. നിക്കോദിമസ് ഇവിടെ മൂന്നാം അധ്യായത്തിൽ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് പറഞ്ഞു, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്നും ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. കാരണം ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ പ്രവൃത്തികളെ ആർക്കും ചെയ്യാൻ കഴിയുകയില്ല. അതേ കൂട്ടർ അവരുടെ സംഘടനയുടെ കാരണത്താൽ അവനെ ബിയൽസെബൂ എന്ന് വിളിച്ചു. കാരണം ഭൂതങ്ങളെ പുറത്താക്കുന്നതിനുള്ള അവന്റെ ശക്തി കണ്ടിട്ട് അവർ പറഞ്ഞു, അവൻ ഞങ്ങളുടെ ജനങ്ങളെ അവന്റെ ഉപദേശത്താൽ വഞ്ചിക്കുന്നു. ഇന്നും അതേ കാര്യം തന്നെയാണ്. എന്താണ് ചതിക്കുന്നത്? യേശു പറഞ്ഞു, പിതാവിന് ഇഷ്ടമായത് മാത്രം ഞാൻ ചെയ്യുന്നു, ഞാൻ ദൈവത്തിന്റെ വാക്കുകളെ മാത്രം പാലിക്കുന്നു. കാരണം അവൻ വചനമായിരുന്നു, അവന് വചനമല്ലാതെ മറ്റു യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ അവരുടെ സംഘടനയുടെ കാരണത്താൽ, അവരുടെ രീതിയുടെ കാരണത്താൽ അവർക്ക് മനുഷ്യർ കെട്ടപ്പെട്ടിരുന്നു. അവരുടെ ഹൃദയത്തിൽ അവർ അത് അറിഞ്ഞിരുന്നു. എന്നാൽ അവരുടെ സംഘടന അവരെ അത് പാലിക്കുന്നതിനിടയാക്കുന്നില്ല. അതിനുശേഷം രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ടാക്കുകയും സംഘടന വിട്ടു പോകാതെ ജനങ്ങളെ സൂക്ഷിക്കുകയും ചെയ്തു. സകല മനുഷ്യരും അവന്റെ പിന്നാലെ ആയിരിക്കുന്നു. ജനങ്ങളെ സംഘടന വിട്ടു പോകാതെയും ദൈവത്തിന്റെ സത്യത്തെ പിന്തുടരാൻ ഇടയാക്കാതെ അവരെ അവിടെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നു. അവൻ തന്നെ സത്യമായിരുന്നു, ഞാൻ സത്യവും വെളിച്ചവുമാകുന്നു. ജനങ്ങൾ അവനെ പിന്തുടരുന്നതിൽ നിന്നും അവരെ മാറ്റുന്നതിനായി അവൻ ജനങ്ങളെ ചതിക്കുകയാണെന്ന് പറഞ്ഞു. അതൊന്ന് ചിന്തിച്ചു നോക്കുക. അവൻ ദൈവമാണെന്നും ദൈവം അവനിൽ വസിക്കുന്നുവെന്നും ഒരു മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ അറിഞ്ഞിട്ട് അതൊന്ന് ചിന്തിക്കുക. ദൈവം തന്നോടുകൂടെ ഇല്ലാതെ ആർക്കും ഈ കാര്യങ്ങളെ പറയുവാൻ കഴിയുകയില്ല. അതറിഞ്ഞിരിക്കുകയും അത് പറഞ്ഞിരിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്തിട്ട് പിന്നെ തിരികെ നിന്നുകൊണ്ട് ജനങ്ങളുടെ ചതിയനാണെന്നും ബിയൽസെബൂവെന്നും അവനെ വിളിച്ചു. അവരുടെ ജനങ്ങൾ അവന്റെ ഉപദേശത്താൽ എന്ന് പറഞ്ഞു. അവനൊരു പ്രവാചകനായിരുന്നുവെന്ന് നിക്കോദിമസ് അറിഞ്ഞിരുന്നു. അത് സംഘടനയിലുള്ള ഒരു വ്യക്തി ദൈവത്തെ അത്രമാത്രം ഭയപ്പെട്ടും ദൈവത്തെ അത്രമാത്രം സ്നേഹിച്ചും കൊണ്ട് പഴയ നിയമത്താൽ ഈ മനുഷ്യന് യോഗ്യതയുണ്ടെന്നും അവനൊരു പ്രവാചകൻ ദൈവത്താൽ അയക്കപ്പെട്ടതാണെന്ന് തെളിയിക്കുകയും ന്യായീകരിക്കുകയും ചെയ്തത് തിരിച്ചറിഞ്ഞു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ ചെന്നെത്തിയെങ്കിൽ മനുഷ്യർ അതിനായി അവനെ ബഹുമാനിക്കേണ്ടതുണ്ട്. ഇന്ന് നമുക്കുള്ള വളരെയധികം നല്ല ഉപദേഷ്ടാക്കന്മാരിൽ നിന്നും അവൻ വളരെ നല്ലവനായിരുന്നു. അവർ ഒട്ടും വരികയില്ല. നിക്കോദിമസ് അവസാനം എത്തിച്ചേർന്നു. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെയും എത്തിയിട്ടില്ലെങ്കിൽ അവനെ കുറ്റം പറയരുത്. അവനൊരു പ്രവാചകനായിരുന്നുവെന്ന് നിക്കോദിമസ് അറിഞ്ഞിരുന്നു. അതിനാൽ അവൻ ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. ആ കാലത്തേക്കുള്ള വെളിച്ചമായി അവനെ തന്നിൽ നിന്ന് ഒഴിച്ചു കളയാൻ അവൻ ഇടയാക്കിയില്ല. അതെത്ര വിപരീതമായിരുന്നതായാലും, തന്റെ സഭാസംഘടനയ്ക്ക് വിപരീതമായിരുന്നതായാലും അതൊരു കാര്യമല്ല. ദൈവം അവനെ ന്യായീകരിക്കുന്നത് നിക്കോദിമസ് കണ്ടിരിക്കുകയും അവനൊരു പ്രവാചകനാണെന്ന് അവൻ അറിയുകയും ചെയ്തു. അവനൊരു പ്രവാചകനായിരുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പ്രവാചകന്റെ അടുക്കൽ എത്തുന്നു. അവൻ എന്താണ് സംസാരിച്ചിരുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതിനാൽ അവൻ യേശുവിന്റെ അടുക്കൽ എത്തുകയും രക്ഷ എങ്ങനെയാണ് പ്രാപിക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്തു. കൂടാതെ ഈ മനുഷ്യൻ ഒരു പ്രവാചകനും ദൈവത്തിന്റെ വചനം അവനോടൊപ്പം ഉണ്ടായിരിക്കുകയും അവൻ രക്ഷയുടെ വഴി അറിയാമായിരിക്കുകയും ചെയ്തിരുന്നു. നിക്കോദിമസിന് പഠിക്കേണ്ടതായിരുന്ന കാര്യങ്ങളെ ഇന്ന് സഭാസംഘടനകളിലുള്ള വളരെയധികം ജനങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. നിക്കോദിമസ് അറിഞ്ഞിരിക്കേണ്ടതായിരുന്ന കാര്യങ്ങളെ ഇന്ന് സഭാസംഘടനയിലുള്ള മനുഷ്യർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അവനൊരു പ്രവാചകനിലും വലിയവനായിരുന്നു. അവൻ അവന്റെ അടുക്കൽ കണ്ടുപിടിക്കാനായി എത്തുകയും ജീവന്റെ വഴി എന്താണെന്ന് പറയുകയും യേശു സ്വയം തന്നെ ജീവനായിരുന്നു. പുത്രനുള്ള ഏവനും ജീവനുണ്ട്. അതിനാൽ അവനൊരു ഉപദേശം പഠിക്കാനായി വന്നിട്ടില്ലായിരിക്കണം, എന്നാൽ ആ വ്യക്തിയെ സ്വീകരിക്കുന്നതിനായി വന്നിരിക്കണം. ഇന്ന് രാത്രിയിലും അത് തന്നെയാണ്. ആ മുഖ്യനായ മൂലക്കല്ല് വീണ്ടും തള്ളിക്കളയപ്പെട്ടിരിക്കുന്നു. ആ മുഖ്യനായ മൂലക്കല്ല് എന്താകുന്നു? അത് തീർച്ചയായും വചനമാകുന്നു. ക്രിസ്തു, അവൻ വചനമാകുന്നു. അവൻ എന്തോ പഠിക്കേണ്ടതുണ്ടായിരുന്നു. അതിനാൽ അവൻ വിചാരിച്ചു, ഈ മനുഷ്യനൊരു പ്രവാചകനാണ്, അവൻ വെറുമൊരു പ്രവാചകനാണ്. അതിനാൽ യേശു ഒരിക്കലും അവന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അവന്റെ വിവേകമില്ലായ്മയിൽ അവനെ ശാസിക്കുകയാണ് ചെയ്തത്. അവൻ പ്രവാചകനെല്ലാം മികച്ചവനായിരുന്നു. അവൻ വചനവും വചനത്തിന്റെ പ്രകാശിക്കുന്ന വെളിച്ചവുമായിരുന്നു. അത് ദൈവം ഒരു ഉപകരണത്തിൽ കൂടെ പ്രകാശിച്ചുകൊണ്ട് ദൈവം മനുഷ്യനിലായിരുന്നു എന്ന് തെളിയിക്കുകയായിരുന്നു. അവൻ വചനമായിരുന്നു. യോഹന്നാന്റെ ഒന്നാം അധ്യായം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. അങ്ങനെ ഇവിടെ ഇതാ ദൈവത്തിന്റെ വചനം ഒരു ചെറിയ ബലഹീനമായ അസ്ഥിക്കൂടിൽ കൂടെ പ്രകാശിക്കുകയും അത് സംഘടനകളെ അന്ധരാക്കുകയും ചെയ്തു. എന്നാൽ അവൻ വ്യക്തികളെ എടുക്കുന്നതിനായിട്ട് വന്നിരുന്നു. ഒരു പ്രവാചകനിലെ മികച്ചവനായിട്ട് അവൻ വചനമായിരുന്നു. അവൻ ജീവനാകുന്നു. കുറച്ച് ജീവൻ വരുന്നതിന് വേണ്ടി അവനെ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവൻ സ്വയം ഒരു ജീവനായിരുന്നു. അവൻ ജീവനായിരുന്നു. അവൻ വെളിച്ചമായിരുന്നു. അവൻ ജീവനായിരുന്നു. നിത്യജീവൻ അവനായിട്ട് അത് അവനിലായിരുന്നു. നിത്യജീവന്റെ ദാതാവ് അവൻ ഏക ഒരുവനായിരുന്നു. പുത്രനുള്ള ഏവനും ജീവനുണ്ട്. അവനെപ്പറ്റി വചനം പഠിപ്പിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് അവനെ പ്രാപിക്കേണ്ടത് തന്നെയായിട്ടുണ്ട്. ഓ ജനങ്ങളിരുന്ന് വേദപുസ്തകം അതിന്റെ യവന ഭാഷയിലെ വാക്കുകളും എന്താണ് അതിന്റെ വ്യാഖ്യാനമെന്നും അടയാളമിടലെന്നും ഉള്ളത് പഠിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എന്നിരിക്കലും ദൈവത്തെക്കുറിച്ച് യാതൊന്നും തന്നെ അറിയുന്നില്ല. ഇല്ല, ആരുടെ പക്കലാണോ രൂപമുള്ളത്, ആരുടെ പക്കലാണോ അവന്റെ പദ്ധതി ഉള്ളത്, അവന്റെ പക്കലാണ് പുത്രനുള്ളത്. ആ വ്യക്തിയായ അവൻ ഉണ്ടായിരിക്കുന്നത്, അവന്റെ പക്കലാണ് ജീവനുള്ളത്. അവൻ ജീവനെ കുറിച്ച് അറിയാമെന്ന് നിക്കോദിമോസ് അറിഞ്ഞിരുന്നു. എന്നാൽ അവൻ തന്നെ നിത്യജീവനായിരുന്നു എന്ന് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. അവൻ സംസാരിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ദൂതനും ആ കാലത്തെ വെളിച്ചവും ലോകത്തിന്റെ വെളിച്ചവുമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. എന്തുകൊണ്ടാണ് അവർ കിണ്ടിയും കിണ്ണവും വെടിപ്പാക്കാനും അവരുടെ സമ്പ്രദായങ്ങളിലും അത്രമാത്രം സ്ഥാപിക്കപ്പെടുകയും സംഘടനയാക്കപ്പെടുകയും ചെയ്തിട്ട് വചനം ജഡമായത് കാണുന്നതിൽ അവർ പരാജയപ്പെട്ടുപോയി? അത് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു, വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ചരിത്രം സ്വയമായി കൂടെ കൂടെയായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, അവന് ജീവനെ കുറിച്ച് അറിയാമെന്ന് നിക്കോദിമസിന് അറിയാമായിരുന്നു. എന്നാൽ അവൻ ജീവനായിരുന്നു എന്ന് അറിയില്ലായിരുന്നു. ഇന്നും അത് തന്നെയാണ്. വളരെയധികം ജനങ്ങൾ യേശുവിനെ ഒരു മഹാനായ ഉപദേഷ്ടാവാക്കാൻ ശ്രമിക്കുന്നു. അവനൊരു പ്രവാചകനാണെന്ന് പോലും പറയാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൻ ദൈവമാണെന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ അത് അധികമായി പോകുന്നു. എന്നാൽ അവൻ ദൈവമായിരുന്നു, അവൻ ദൈവമാകുന്നു, അവൻ എന്നേക്കും ദൈവമായിരിക്കും. അത്രമാത്രം അത് ശരിയാണ്. ശ്രദ്ധിക്കുക, നിക്കോദിമോസ് അവന്റെ അടുക്കൽ ചെന്നപ്പോൾ അവൻ ഒരിക്കലും, നിക്കോദിമോസെ, എനിക്ക് നിന്നെ കുറിച്ച് വലിയ ബഹുമാനമുണ്ട്, നീ ഇസ്രായേലിൽ ഒരു പ്രമാണിയാകുന്നു എന്ന് പറഞ്ഞില്ല. നീ നിത്യജീവനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഒരുപക്ഷെ നിനക്ക് നിന്റെ പാണ്ഡിത്യം ഒന്നുകൂടി തേച്ചു മിനിക്കേണ്ടതായിട്ടുണ്ട്. നീ നിന്റെ വാക്കുകളെ ശരിക്കുച്ചരിക്കുന്നില്ല, അസംബന്ധമാകുന്നു. അല്ലെങ്കിൽ നിനക്ക് നിത്യജീവന് വേണ്ടി നിന്റെ സംഘടനയിൽ ഒന്നുകൂടി ഉയർന്ന സ്ഥാനമുണ്ടായിരിക്കണം എന്ന് യേശു പറഞ്ഞില്ല. അത് തന്നെയാണ് ഇന്ന് വളരെയധികം ജനങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതെ, അവർ ഒരു ഉയർന്ന പദവി ആഗ്രഹിക്കുന്നു. അവർ ഒരു പാസ്റ്ററോ ഒരു സംസ്ഥാന മൂപ്പനോ ഒരു ബിഷപ്പോ അതുപോലെ എന്തെങ്കിലും ആകാൻ ശ്രമിക്കുന്നു. അതിന് ദൈവവുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ അവൻ എന്താണ് ചെയ്തതെന്ന് ശ്രദ്ധിക്കുക. അവൻ ജീവിക്കുന്ന നാഴിക അവൻ അറിയാതിരുന്നതിനാൽ അവനെ ശാസിച്ചു. നീ ഇസ്രായേലിലൊരു പ്രമാണിയായിട്ട് ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് എന്നോട് പറയാൻ അർത്ഥമാക്കുന്നുവോ? എന്നിട്ട് അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് പുതുതായി ജനിക്കേണ്ടിയിരിക്കുന്നു. അതെങ്ങനെ? വൃദ്ധനായ ഞാൻ അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, നീ ഒരു ബിഷപ്പാകുന്നു, ഒരു കാർഡിനാളാകുന്നു, പെന്തക്കോസ്ത് സഭയിലെ ഒരു സംസ്ഥാന മൂപ്പനാകുന്നു, അല്ലെങ്കിൽ അങ്ങനെ മറ്റെന്തെങ്കിലുമായിട്ട് ഒരു സഭാ സംഘടനകളിലെ ഒരു മഹാനായ വ്യക്തിയായിട്ട് നിനക്ക് തിരുവെടുത്തറിഞ്ഞുകൂടായോ? ഓ, ഞങ്ങൾക്ക് മോശയുണ്ട്. നിങ്ങൾ മോശയെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നെയും അറിയുമായിരുന്നു, കാരണം അവൻ എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ അത് അവരുടെ സമ്പ്രദായത്തിനോ സഭാ സംഘടനയ്ക്കോ അനുസരിച്ചായിരുന്നില്ല, അത് വ്യത്യസ്തമായിരുന്നു. എന്നാൽ മോശ അവനെ കുറിച്ച് സംസാരിച്ചിരുന്നു. മോശ സംസാരിച്ച വ്യക്തി അവനായിരുന്നു എന്നൊരിക്കലും അവർ അതറിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടായിരുന്നു? അവർ അവരുടെ തന്നെ സമ്പ്രദായങ്ങളുമായിട്ട് അത്രമാത്രം കെട്ടപ്പെട്ടിട്ട് അവർ അതറിഞ്ഞിരുന്നില്ല. ഇത് വായിക്കുന്നവരും ഈ ടേപ്പ് കേൾക്കുന്നവരുമായ എന്റെ സഹോദരന്മാർ, ഇതിപ്പോൾ നിർത്തിക്കളയരുത്. ഒരു മിനിറ്റ് നമുക്ക് ഇക്കാര്യത്തെ നേരെ നോക്കിക്കാണാം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളൊരിടയനാകുന്നു. ഞാൻ എല്ലാം അറിയാവുന്ന ഒരുവനെ പോലെയാകാൻ ശ്രമിക്കുകയല്ല. ഞാൻ ആ ധാരണ നിങ്ങളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ടേപ്പ് നിർത്തിയിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ സത്യമായ ഒരു കാര്യത്തെ നിങ്ങളുടെ അടുക്കൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് നിങ്ങളെ കടന്നു പോകാൻ ഇടയാക്കരുത്. ഞാൻ മനുഷ്യരുടെ ചട്ടങ്ങളെ ബഹുമാനിക്കുന്നു. എന്നാൽ നിങ്ങൾ ഈ സംഘടനകൾ ഉണ്ടാക്കുമ്പോൾ പരീശന്മാരെ നോക്കുക, സാധൂക്യരുമായിട്ട് അവർക്ക് യാതൊന്നും ചെയ്യാനില്ലായിരുന്നു. കാരണം സാധൂക്യർ ദൂതന്മാരിലോ ആത്മാവിലോ പുനരുദ്ധാനത്തിലോ വിശ്വസിച്ചിരുന്നില്ല. പരീശന്മാർ രണ്ടും വിശ്വസിക്കുകയും അവർ തമ്മിൽ വഴക്കുമായിരുന്നു. ഇപ്പോൾ വണ്ണസ്സുകാർ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നു, ട്രിനിറ്റിക്കാർ വേറൊരു കാര്യത്തിൽ വിശ്വസിക്കുന്നു, മെതഡിസ്റ്റ് ഒന്നിലും പ്രസ്ബിറ്റേറിയൻ വേറൊന്നിലുമായിട്ട് തമ്മിൽ തമ്മിൽ അതിർത്തി കെട്ടിയിരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്? സഹോദരത്വത്തിന്റെ ഒരു വേർപാടാകുന്നു. എങ്ങനെയായാലും നാം ആ സ്ഥാനത്തെ വേദപുസ്തകത്തിൽ നിന്നും കുറച്ചു നേരത്തിനുള്ളിൽ കണ്ടുപിടിച്ച് അതെന്താണെന്നും ദൈവം എന്താണ് പറയുന്നതെന്നും കാണുന്നതാണ്. ഇപ്പോൾ അവൻ ഒരിക്കലും അവനോട് തേച്ചു മിനുക്കാൻ പറഞ്ഞില്ല. എന്നാൽ യഥാർത്ഥമായി കാര്യത്തെക്കുറിച്ച് അറിയാതിരുന്നതിന് അവനെ ശാസിക്കുകയാണ് ചെയ്തത്. നീ ഇസ്രായേലിൽ ഒരു ഉപദേഷ്ടാവായിരുന്നിട്ടും ഈ കാര്യങ്ങളെ അറിയുന്നില്ലയോ? ഭൂമിയിലുള്ളത് നിന്നോട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതൊന്ന് ചിന്തിക്കുക. അവനൊരു ഉപദേഷ്ടാവായിരുന്നു, ഒരു ഓർത്തഡോക്സ് സഭയിലെ ഉയർന്ന പദവിയിലായിരുന്നു, ഒരു ബിഷപ്പായിരുന്നു. ഒരു കാർഡിനാലായിട്ടും നിനക്കൊരു കുട്ടി രൂപം കൊള്ളുന്നതിന്റെ പ്രാകൃതമായ കാര്യങ്ങളെ ഞാൻ നിന്നോട് പറയുന്നത് നിനക്ക് മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ള ആത്മീയ കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എന്നാൽ തന്റെ പേര് പോലും എഴുതി ഒപ്പിടാൻ അറിയാത്ത ഒരു മീൻപിടുത്തക്കാരൻ അത് മനസ്സിലാക്കുകയും ജെറുസലേമിലെ സഭയുടെ തലവനാകുകയും ചെയ്തു. അത് പത്രോസ് ആയിരുന്നു. ഓ, പിതാവ് എനിക്ക് തന്നിട്ടുള്ളതൊക്കെയും എന്റെ അടുക്കൽ വരും. അവർ അത് കാണുകയും അത് വിശ്വസിക്കുകയും അതിനുമേൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. യാതൊന്നിനും അവരെ തടയാൻ കഴിയില്ല എന്നറിയുന്നു. അതൊരു കൃഷിക്കാരനെ പോലെയാണ്, ഒരു തമാശ പറഞ്ഞിട്ട് സന്തോഷമുണ്ടാക്കുന്നതിനല്ല, എന്നാൽ ഒരു കാര്യത്തെ ചിത്രീകരിക്കുന്നതിനായി ഞാനിത് പറയുകയാണ്. ഒരു കൃഷിക്കാരൻ കോഴി അടയിരുത്തി. വേണ്ടത്രോളം മുട്ടകളില്ലാതിരുന്നതിനാൽ അയാൾ താറാവിന്റെ മുട്ടയും അതോടൊപ്പം വെച്ചു. താറാവിന്റെ മുട്ട വിരിഞ്ഞു വന്നപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വിചിത്രമായ ഒരു കാഴ്ചയായിരുന്നു അത്. അവനൊരു നീണ്ട വിചിത്രമായ മുഖവും അവൻ കൊക്കുന്നതിന് പകരം കാക്കന്ന് കരഞ്ഞുകൊണ്ട് അവരോടൊപ്പം നടന്നിരുന്നു. കോഴിക്കുഞ്ഞുങ്ങളെല്ലാം കളപ്പറയിൽ നിന്നും കൊത്തി തിന്നുകയും മറ്റു ചെയ്തിരുന്നു. അത് അവന്റെ ആഹാരമായിരുന്നില്ല. ഒരു ദിവസം തള്ളക്കോഴി കളപ്പുരയുടെ പിന്നിലേക്ക് അവരെ വിട്ടിലിനെ പിടിക്കുന്നതിനെ കൊണ്ടുപോയി. ആ മലയുടെ അപ്പുറത്തായി ഒരു തടാകമുണ്ടായിരുന്നു. തടാകത്തിൽ നിന്നും കാറ്റ് വീശാൻ തുടങ്ങിയും താറാവിന്റെ കുഞ്ഞിന് വെള്ളത്തിന്റെ മണം കിട്ടാൻ തുടങ്ങുകയും ചെയ്തു. അത് അവന്റെ സ്വഭാവമാണ്. തള്ളക്കോഴി ക്ലക്ലക്ലാക്ക് എന്ന് കൊക്കിക്കൊണ്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അവൻ ക്വാക്ക് 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 എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വെള്ളത്തിലേക്ക് ഓടി. എന്തുകൊണ്ടാണ്? അവന്റെ തുടക്കം തന്നെ ഒരു താറാവായിരുന്നു. കോഴി എത്ര കൊക്കിയിരുന്നാലും അതൊരു കാര്യമല്ല, അവൻ അപ്പോഴും ഒരു താറാവായിരുന്നു. നിത്യജീവന് വേണ്ടി മുൻനിർണയിക്കപ്പെട്ട ഒരു മനുഷ്യനും അപ്രകാരമാണ്. അവൻ ദൈവത്തിന്റെ വെളിച്ചം കാണുമ്പോൾ പിന്നെ ലോകത്തിൽ അത്രയും സഭാസംഘടനകൾ അവനെ കൊക്കിക്കൊണ്ട് തിരികെ വിളിക്കാനില്ല. ഇല്ല. എന്തുകൊണ്ടാണ്? അത് അവന്റെ സ്വഭാവമാകുന്നു. വളരെ നാളുകൾ അവരോടൊപ്പം അവർ ഭക്ഷിച്ചിട്ടുണ്ടാകാനിടയുണ്ട്. അവരുടെ ചപ്പുചവറുകളും സൌഹാർദ്ദങ്ങളും തിന്നിട്ടുണ്ടാകാം. എന്നാൽ അതിൽ നിന്നും എന്തോ വ്യത്യസ്തമായ ഒരു സ്ഥാനത്തേക്ക് അവൻ വന്നപ്പോൾ അവൻ അത് തിരിച്ചറിഞ്ഞു. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുമെന്ന് യേശു പറഞ്ഞു. ഒരപരിചിതനെ അവർ പിന്തുടരുകയില്ല. അവർ അപരിചിതമായി എന്തെങ്കിലും പിന്തുടർന്നിട്ടുണ്ടാകാം, എന്നാൽ അവരുടെ ഉള്ളിൽ എന്തോ വ്യത്യസ്തമായ കാര്യമാണ്. ഒരു വട്ടം അവർ സത്യത്തെ കേൾക്കട്ടെ, പിന്നെ ശ്രദ്ധിക്കുക. പിതാവ് എനിക്ക് തന്നിട്ടുള്ളതൊക്കെയും എന്റെ അടുക്കൽ വരും. അതെ, അവൻ അറിയാതിരുന്നതിനായി അവനെ അവൻ ശാസിച്ചു. ഇസ്രായേൽ ഒരു ഉപദേഷ്ടാവായിരിക്കെ നീ ഈ കാര്യങ്ങളെ അറിയുന്നില്ലേ? നീ പുതുതായി ജനിച്ചിരിക്കണം. നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ പുതുതായി ജനിക്കണം എന്നുള്ളതാകുന്നു. നമുക്ക് പ്രാകൃതികമായ ജീവിതത്തിൽ ജീവിച്ചിരിക്കേണ്ടതിന് നമുക്കൊരു സ്വാഭാവികമായ ജനനത്തിന്റെ ആവശ്യമുണ്ടായിരിക്കുന്നു. ഒരു മരത്തിൽ നിന്നും നിങ്ങളെ എവിടെയെങ്കിലും കുടഞ്ഞുകളയോ ഏതെങ്കിലും രീതിയിൽ ഒട്ടിച്ചു വെക്കുകയോ ചെയ്യുന്നില്ല. അവരത് ചെയ്യാൻ ശ്രമിച്ചു, എന്നാൽ പ്രാവർത്തികമായില്ല. അതൊരു യഥാർത്ഥ ജനനമായിരിക്കണം, അതൊരു സ്വാഭാവികമായ ജനനമായിരിക്കണം. അതിനാൽ നിങ്ങൾക്ക് നടക്കുകയും സംസാരിക്കുകയും കാണുകയും രുചിക്കുകയും സ്പർശിക്കുകയും മണക്കുകയും കേൾക്കുകയും മറ്റും ചെയ്യുന്ന അഞ്ച് ഇന്ദ്രിയങ്ങൾ പ്രാപിക്കാൻ കഴിയുന്നു. അപ്പോൾ നിങ്ങൾ ഒരു മനുഷ്യജീവിയായിരിക്കുകയും ഈ കാര്യങ്ങൾക്കെല്ലാം ബാധ്യസ്ഥനാകുകയും ചെയ്യുന്നു. കാരണം സ്വാഭാവിക ജീവിതത്തിൽ ഇതുണ്ടായിരിക്കുന്നു.
അങ്ങനെയുള്ള
ഒരു ജനനത്തിൽ ചിലപ്പോൾ നാം ലോകജ്ഞാനത്തിൽ അത്രയും ലോകപരമായ കാര്യങ്ങളിൽ വളരെ ബുദ്ധിയുള്ളവരായിട്ട് രാഷ്ട്രപതിമാരും മഹാന്മാരായ പണ്ഡിതരും ശാസ്ത്രത്തിന്റെയും യന്ത്രഘടനയുടെയും വലിയ മാസ്റ്റർമാരും മറ്റുമായിത്തീരുന്നു. അപ്രകാരമുള്ള ജ്ഞാനം ആരംഭം മുതലേ കായിന്റെ മക്കൾക്കാണ് ഉണ്ടായിരുന്നതെന്ന് നിങ്ങൾ എപ്പോഴും അറിയുന്നു. അത് ശേത്തിന്റെ മക്കൾക്കല്ല, അവർ സൗമ്യതയോടുകൂടിയ ഇടയന്മാരായിരുന്നു. ശേത്തിന്റെ മക്കൾ ദൈവഭക്തിയുള്ള മനുഷ്യരായിരുന്നു. കായിന്റെ മക്കൾ എപ്പോഴും മിടുക്കരായിട്ട് ഉയർന്നവരും ശാസ്ത്രവും ഡോക്ടർമാരും മഹാനായ മനുഷ്യരുമായിരുന്നു. അത് ശരിയാണ്, വേദപുസ്തകം അപ്രകാരം പറയുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നു. അവർ വളരെ ദൈവഭക്തിയുള്ളവരായിരുന്നു, എന്നാൽ അവസാനം നശിച്ചുപോയി. നാം സ്കൂളിൽ പോകുന്നതിൽ കൂടെയും പാണ്ഡിത്യവും മറ്റും എടുക്കുന്നതിൽ കൂടെ മിടുക്കരും ബുദ്ധിമാന്മാരുമായിട്ട് പല കാര്യങ്ങളെ ചെയ്യാനും സംസാരിക്കാനും പലപ്പോഴും ആത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിയെ കടത്തിവെട്ടി സംസാരിക്കാനും കഴിയും. വെളിച്ചമക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലേ എന്ന് യേശു തന്നെ പറഞ്ഞില്ലേ? തീർച്ചയായും, കാരണം അവർ അവരുടെ വിവേകത്താൽ അവർക്ക് കൂടുതൽ മിടുക്കും കടത്തി സംസാരിക്കാൻ കഴിയുന്നവരുമായിട്ട് തിരുവെഴുത്തുകളെ എടുത്ത് അത് പറയാത്ത കാര്യങ്ങളെ വളച്ച് തിരിച്ചിട്ട് അപ്രകാരം പറയുന്നതാക്കാൻ അവർക്ക് കഴിയും. ഓ, യഥാർത്ഥത്തിൽ അത് അപ്രകാരം അർത്ഥമാക്കുന്നില്ല എന്നൊരു മനുഷ്യൻ പറയുമ്പോൾ അവനിൽ നിന്ന് ഒഴിഞ്ഞുകൊള്ളുക. ദൈവം തന്റെ വചനത്തെ കാത്ത് പരിപാലിക്കുന്നവൻ തിരുവെഴുത്ത് പറയുന്നു അത് എഴുതിയിരിക്കുന്ന പ്രകാരം തന്നെ ആയിരിക്കണം. അത് ഇപ്രകാരം ചതിക്കുന്നതിന് വേണ്ടി ഇട്ടിരിക്കുകയും അല്ലെങ്കിൽ അത് ബുദ്ധിമാനെ അതിൽ ഇടർച്ച വരുത്താൻ ഇടയാക്കുന്നു. അത് അത്രമാത്രം സാധാരണമായിരിക്കുന്നു. ആ കാരണത്താൽ അവർ ഇതിൽ ഇടർച്ച വരുന്നു. അവർക്ക് ഈ വക ബുദ്ധിയെയും മറ്റു കാര്യങ്ങളെയും കുന്നുകൂട്ടാൻ കഴിയും. എന്നിരിക്കലും ആ ജനനം താഴെ നിന്നുമായ ഈ ഭൂമിയിൽ നിന്നുമാകുന്നു. അത് ഈ ഭൂമിയിൽ നിന്നുമായിരിക്കുകയും അത് ദൈവത്തിന്റെ ആത്മാവിന് എതിരായതുമാകുന്നു. ആദ്യത്തെ ജനനം നമ്മെ ഇവിടെ സജീവമാക്കുന്നതിനും നമ്മെ മർത്യ മനുഷ്യരാക്കുന്നതിനുമാകുന്നു. കാരണം അത് ഏദൻ തോട്ടത്തിലെ പാപത്തിന്റെ പ്രവൃത്തിയുടെ കാരണത്താൽ മനുഷ്യൻ സ്ത്രീയാൽ ലോകത്തിലേക്ക് വരുവാനിടയായി. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനാകുന്നു, എന്നാൽ ക്രിസ്തുവിനാൽ ജനിച്ച മനുഷ്യൻ നിത്യനാകുന്നു. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കാലസമ്പൂർണനുമാകുന്നുവെന്ന് യോബ് പറഞ്ഞു. ശ്രദ്ധിക്കുക, ക്രിസ്തുവിൽ ജനിക്കുന്ന ഒരു മനുഷ്യന് മേലെ നിന്നും ജനിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഭൂമിയിൽ ജനിക്കുന്ന ഒരു മനുഷ്യൻ ബുദ്ധിമാനാകുകയും മിക്കവാറും കൂടുതൽ മിടുക്കുള്ളവനാകുകയും ചെയ്യാൻ കഴിയുന്നു. സാത്താൻ എത്രമാത്രം കൗശലമേറിയവനാണെന്ന് നോക്കുക. ഈ ഭൂമിയിൽ വരുന്ന സകല പുരോഹിതനെയും അവൻ വിഡ്ഢിയാക്കുന്നു. അവൻ തീർച്ചയായും അത് ചെയ്തു. അവൻ വിഡ്ഢിയാക്കുകയും അവൻ ഇപ്പോഴും അത് ചെയ്യുകയും ചെയ്യുന്നു. അതെ, തീർച്ചയായും ചെയ്യുന്നു. അവൻ മിടുക്കനായിരുന്നു, എന്നാൽ ഒരു ദിവസം അവന്റെ പ്രതിയോഗിക്കെതിരായി വരികയും അവനവനെ തോൽപ്പിക്കുകയും ചെയ്തു. നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം എന്നത് അവനെതിരായി കിടക്കുക എന്നതാണ്. അവനവനെ തോൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യൻ എന്തുകൊണ്ട് ഇത് ചെയ്യണം അത് ചെയ്യണം ഈ കാര്യങ്ങളെ കാണിക്കുന്നതിനും തെളിയിക്കുന്നതിനുമുള്ള ഈ ബുദ്ധി അത് താഴെ നിന്നുമാകുന്നു. അതായത് ജഡിക മനസ്സ് ദൈവത്തിന് വിപരീതവും ശത്രുതയിലുമാകുന്നു. തിരുവെഴുത്ത പ്രകാരം പറയുന്നു. ശരി, അവർക്ക് തിരിച്ചു കളിക്കാൻ കഴിയുമെന്നുള്ളതിൽ എത്ര മിടുക്കരാണെന്നുള്ളത് ഒരു കാര്യമല്ല. ദൈവത്തിന് എപ്പോഴാണ് ഒരു സംഘടന ഉണ്ടായിരുന്നതെന്നും അല്ലെങ്കിൽ ഒന്നിനു വേണ്ടി ആജ്ഞാപിച്ചതെന്നും എന്താണ് അതിനെ ശിക്ഷ വിധിക്കുന്നതെന്നും ഈ വേദപുസ്തകത്തിൽ നിന്നും ആരെങ്കിലും കാണിച്ചു തരുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. എത്രമാത്രം മിടുക്കരാകാൻ അവർ ശ്രമിച്ചാലും അത് കാര്യമല്ല, ഇത് വിപരീതമാണ്. എത്രമാത്രം ആ ബുദ്ധിക്ക് നിങ്ങളോട് കടത്തിവെട്ടി വാദിക്കാൻ കഴിഞ്ഞാലും അതിനെക്കുറിച്ച് പറഞ്ഞു തോന്നിപ്പിക്കാനിടയായാലും അത് തിരുവെഴുത്തിന് വിപരീതമാകുന്നു. ആരോ എന്നോട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം, ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളോട് എതിരാണ്, അതായത് അത് നിങ്ങൾ യേശു മാത്രക്കാരനാകുന്നു എന്നുള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ യാതൊരു സഭാസംഘടനയിലും ഉൾപ്പെടുന്നില്ല. ഒരു വിശേഷ സംസ്ഥാന മൂപ്പൻ കഴിഞ്ഞ ദിവസം എനിക്ക് കത്തയച്ചിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം, നിങ്ങൾ യേശു മാത്രക്കാരനാണെന്ന് ആരോ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് വിപരീതമാണ്, അത് തെറ്റാണ്. കൂടാതെ നിങ്ങൾ സ്വതന്ത്രമായ സ്നേഹത്തിൽ വിശ്വസിക്കുന്നുവെന്നും മനുഷ്യനവരുടെ ഭാര്യയെ വിട്ടിട്ട് വേട്ടയാടണം എന്നുമെല്ലാം അവർ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, അത് പിശാചിന്റെ കള്ളമാണ്, നിങ്ങൾക്കറിയാം. ഇപ്രകാരമുള്ള തിരുവെഴുത്ത് പ്രകാരമല്ലാത്ത കാര്യങ്ങൾക്ക് ഞാൻ എതിരാണ്. ഞാൻ പരിശുദ്ധതയിലും വിശുദ്ധിയിലും വിശ്വസിക്കുന്നു. മനുഷ്യൻ തന്റെ ഭാര്യയോട് അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം തമ്മിൽ ബാധ്യസ്ഥനാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം പ്രാർത്ഥിക്കാതെ നിങ്ങൾ അവളെ എടുത്തുകൂടാ. യേശുമാത്രക്കാരുടെ കൂട്ടത്തോടെ എനിക്ക് യാതൊന്നും എതിരായിട്ടില്ല. അവർ മറ്റേതൊരു കൂട്ടരെയും പോലെ തന്നെ എനിക്ക് നല്ലവരാകുന്നു. എന്നാൽ അവർ തെറ്റായി സ്നാനപ്പെടുത്തുന്നു. അവർ പുനർജനനത്തിനായി സ്നാനപ്പെടുത്തുന്നു. നാം പരിശുദ്ധാത്മാവിനാൽ പുനർജനനപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, വെള്ളത്താലല്ല. ഞാൻ സ്നാനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമം ഉപയോഗിക്കുന്നു. വേദപുസ്തകത്തിൽ അതിന് വിപരീതമായ ഒരു തിരുവെഴുത്തില്ല. പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആരും ഒരിക്കലും വേദപുസ്തകത്തിൽ സ്നാനപ്പെട്ടിട്ടില്ല. അപ്രകാരം ഒരു വ്യക്തി സ്നാനപ്പെട്ടിട്ടുള്ളതായി ഒരു സ്ഥാനം ആരെങ്കിലും എനിക്ക് കാണിച്ചു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അത് തിരുവെഴുത്ത് പ്രകാരം അല്ലെങ്കിൽ അത് ചെയ്യുന്നത് വിട്ടുകളയുക. അത് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ലെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ അത് പൗലോസിനുണ്ടാക്കി. അവൻ അവരോട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും സ്നാനപ്പെട്ടിട്ട് പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിനായി കൽപ്പിച്ചു പറഞ്ഞു. ഗലാത്യർ 1:8 ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ ഞങ്ങൾ അറിയിച്ചതിന് വിപരീതമായി സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനെന്ന് പൗലോസ് പറഞ്ഞു. നോക്കൂ, ഇത് സമ്പ്രദായമാകുന്നു. ഞാനൊരു വലിയ മനുഷ്യനോട് കുറച്ച് നാളുകൾക്ക് മുമ്പ് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രഹാം, അത് ശരിയാണെന്ന് എനിക്കറിയാം, എനിക്കത് കഴിയില്ല. എന്നാൽ എനിക്ക് അതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ കഴിയും? അതനുസരിക്കുകയെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ ജനങ്ങളുടെ ഇടയിൽ എനിക്കൊരു വലിയ ബഹുമതിയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊരു വലിയ ബഹുമതി ദൈവത്തോട് ആവശ്യമായിരിക്കുന്നു. അതിനാൽ അവന്റെ വചനത്തെ അനുസരിക്കുക. നിങ്ങൾ മനുഷ്യനെ സേവിക്കുമോ അതോ ദൈവത്തെ സേവിക്കുമോ എന്നുള്ള നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് എടുക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അവർ അവരുടെ സംഘടനയിലെത്തിയിട്ട് ഈ പ്രഖ്യാപനങ്ങൾ ഒരുക്കിയിട്ട് നേരെ അതിനെ പിന്തുടർന്നു പോകുന്നു. ആദ്യമായിട്ട് അത് എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അത് റോമൻ കത്തോലിക്ക സഭയിലായിരുന്നു. അത് ശരിയാണ്. എന്തെങ്കിലും വ്യത്യസ്തമായത് കാണിക്കാൻ ഞാൻ ആരോടെങ്കിലും ആവശ്യപ്പെടുന്നു. ഞാൻ ഇതിഹാസം വായിച്ചിരിക്കുന്നു, നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഓർക്കുക, അതൊരു കത്തോലിക്ക സ്നാനവും ആ രീതിയിൽ സ്നാനപ്പെട്ടിട്ടുള്ള ഏതൊരു വ്യക്തിയും കത്തോലിക്കരുടെ കൂട്ടായ്മയിലേക്ക് സ്നാനപ്പെട്ടിരിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം രാത്രി തീരും മുമ്പേ ഞാനത് തെളിയിക്കുന്നതാണ്, അത് ശരിയാണ്. ആ കാരണത്താൽ നിങ്ങൾ തിരിച്ചു വന്നിരിക്കണം. യേശുമാത്രക്കാരോടല്ല, യേശുമാത്രക്കാരുടെ സഭയിൽ വളരെയധികം നല്ലവരായ മനുഷ്യരുണ്ട്. ചർച്ച് ഓഫ് ഗോഡിലും അസംബ്ലീസ് ഓഫ് ഗോഡിലും മെത്തഡിസ്റ്റിലും ബാപ്റ്റിസ്റ്റിലും പ്രസ്ബിറ്റേറിയൻകാരിലും കത്തോലിക്കരിലും വളരെയധികം നല്ല മനുഷ്യരുണ്ട്. എന്നാൽ അവരിൽ ആരും സഭയല്ല, അവരിൽ ഒന്നുപോലുമല്ല. അവരുടെ വ്യക്തികൾ സഭയിൽ ഉൾപ്പെടുന്നു, എന്നാൽ അവരുടെ സഭാ സംഘടന അതിനെ സഭയാക്കുന്നില്ല. അത് മനുഷ്യർ അങ്ങനെയാക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്, അത് തെറ്റാകുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ കുറച്ച് തിരുവെഴുത്തുകൾ നാം തരുന്നതാണ്. അതെ, ഈ ഭൂമിയിൽ സജീവമായിരിക്കുന്നതിന് നിങ്ങൾക്ക് സ്വാഭാവികമായി ജനിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ജനനം ഞാൻ പറഞ്ഞ പ്രകാരം നമ്മെ ബുദ്ധിമാനാക്കുന്നു. നാം മിടുക്കരും വിവേകശാലികളുമായി തീരുന്നു. നമ്മുടെ വിവേകം നമുക്കത് തരുന്നു. എന്നാൽ ആ ജനനത്തിന്റെ തുടക്കം തന്നെ വിപരീതമാണെന്ന് ഓർക്കുക. അത് ഭൌമികവും ദൈവത്തിന്റെ വചനത്തിന് വിപരീതവും ദൈവത്തിനും അവന്റെ പദ്ധതിക്കും ഭോഷ്കും ദൈവത്തിന്റെ പദ്ധതിക്ക് അജ്ഞാതവുമാകുന്നു. അതങ്ങനെ അല്ലെങ്കിൽ യേശു അറിഞ്ഞിരുന്നതിലും കൂടുതൽ നിക്കോദിമസ് അറിഞ്ഞിരുന്നേനെ. നീ ഇസ്രായേലിൽ ഒരു ഉപദേഷ്ടാവല്ലേ? നിങ്ങളുടെ സഭാ സംഘടനകൾ എവിടെ എത്തുന്നുവെന്നും നിങ്ങളുടെ വലിയ മെടുക്കരായ മനുഷ്യർ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് അവരുടെ പദ്ധതികളെ സ്ഥാപിക്കുന്നതും എവിടെയാണ് നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ നിങ്ങളോട് ഇത് പറയട്ടെ, ദൈവം തിരുവെഴുത്തിന്മേൽ ഒരു വെളിച്ചത്തെ ഭൂമിയിൽ അയക്കുമ്പോഴെല്ലാം അവർ അതുമായി പോകുന്നു. എന്നാൽ ആ വ്യക്തി പോയി കഴിയുന്ന ഉടനെ തന്നെ അവർ അതിൽ നിന്നും ഒരു സംഘടന ഉണ്ടാക്കുന്നു. അവർ അത് സംഘടനയാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഇതിനെപ്പറ്റി ഇവിടെ സന്നിഹിതനായിരിക്കുന്നതോ അല്ലെങ്കിൽ ടേപ്പുകളെ കേട്ടുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന ഏതൊരു ചരിത്രകാരനോടും എന്നെ വന്ന് കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യനൊരു സഭയെ സംഘടനയാക്കിയ ഏത് സമയത്തും അത് അവിടെ വെച്ച് തന്നെ മരിക്കുകയും പിന്നെ വീണ്ടും ഒരിക്കലും ഉയർന്നിട്ടുമില്ല. അത് ദൈവത്തിന് വിപരീതമാകുന്നു, അത് തിരുവെഴുത്തിന് വിപരീതമാകുന്നു. അതുകൊണ്ട് ദൈവം വിപരീതമായിരിക്കുന്ന ഏതൊരു കാര്യത്തിനും ഞാനും വിപരീതമാകുന്നു. ദൈവം എന്നിലുണ്ടെങ്കിൽ ഞാൻ ദൈവം എതിരായിരിക്കുന്നതിനെതിരാകുന്നു. അവന്റെ ശത്രു എന്റെ ശത്രു, അവന്റെ സഭ എന്റെ സഭ, അവന്റെ ജീവൻ എന്റെ ജീവനാകുന്നു. അവൻ അവന്റെ ജീവൻ എനിക്ക് തരികയും അവൻ ഞാനായി തീരുകയും അതിനാൽ അവന്റെ കൃപയാൽ ഞാൻ അവനെ പോലെ ആയിത്തീരുകയും ചെയ്യുന്നു. നാം സ്ഥലങ്ങളെ മാറ്റിയിരിക്കുന്നു. അവൻ എന്നെ പോലെ ഒരു പാപിയാകുകയും എനിക്ക് വേണ്ടി മരിക്കുകയും എന്റെ സ്ഥാനത്തെ എടുക്കുകയും ചെയ്തു. അതിനാൽ അവനെ പോലെ എനിക്ക് ഒരു ദൈവപുത്രനാകാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ സഭാ സംഘടനകൾ നാം അത് തുടങ്ങിയിട്ടില്ല. എന്നാൽ അത് ലോകജ്ഞാനത്തിൽ ബുദ്ധിയേറിയതും ദൈവത്തിന്റെ പദ്ധതിക്ക് മരിച്ചുമിരിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പോൾ നമുക്ക് ഒരു നിമിഷം നിർത്തിയിട്ട് അത് തിരികെ വീക്ഷിച്ചു നോക്കാം. ആദാം ദൈവത്തിന്റെ പദ്ധതിക്ക് വിപരീതമായിരുന്നു. കാരണം അവൻ വചനത്തിൽ അനുസരണക്കേട് കാണിച്ചു. അവന് തന്നെ താൻ മറയ്ക്കുന്നതിനായി ഒരു മതമുണ്ടാക്കി. അത് പരാജയപ്പെട്ടു പോയി. മനുഷ്യൻ ചെയ്യാൻ ശ്രമിക്കുന്നതെല്ലാം ഇപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു. നിമ്രോദ് തെറ്റായിരുന്നു. കൊഹര നശിച്ചുപോയി. അവർ എന്ത് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു? അവർ ഒരു സംഘടന ഉണ്ടാക്കുകയായിരുന്നു.
When they finally organized themselves, Jesus found them.
അങ്ങനെ അവസാനം അവർ അവരെ തന്നെ സംഘടനയാക്കിയതിനു ശേഷം യേശു അവരെ ചത്തവരായി കണ്ടു. നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല എന്ന് പറയുന്നു. നിങ്ങൾ കുരുടരും കുരുടന്മാരെ നയിക്കുന്നവരുമാക്കുന്നു. അന്ധൻ അന്ധനെ വഴികാട്ടിയാൽ രണ്ടുപേരും കുഴിയിൽ വീഴില്ലേ? നീ ഇസ്രായേലിലെ ഒരു ഉപദേഷ്ടാവായിട്ട് പുതിയ ജനനത്തെക്കുറിച്ച് മനസ്സിലാക്കുക പോലും ചെയ്യുന്നില്ലേ? നീ സമ്പ്രദായങ്ങളിൽ നിന്നും നിന്നെ തന്നെ അകറ്റിയ വചനത്തോടൊപ്പം പിടിച്ചു നിന്നിരുന്നുവെങ്കിൽ ഞാൻ മനുഷ്യന് പുതുതായി ജനനം കൊടുക്കാൻ വരികയായിരുന്നുവെന്ന് നീ അറിയുമായിരുന്നു. നീ എന്റെ ദിവസത്തെ അറിയുമായിരുന്നു. നിങ്ങൾ മോശയെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നെയും അറിയുമായിരുന്നു. മോശ എന്നെ കുറിച്ച് ഞാൻ വരും എന്ന് പറഞ്ഞിരിക്കുകയും അങ്ങനെ ഇതാ ഞാൻ ഇവിടെയായിരിക്കുന്നു. പ്രവാചകന്മാരും മോശയും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ വിശ്വസിക്കരുത്. ഞാൻ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കരുത്. ഞാനൊരു മനുഷ്യനായിരിക്കും, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനായിരിക്കും, ദൈവത്തിന്റെ പ്രവൃത്തികളെ ചെയ്യുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രവൃത്തികളെ വിശ്വസിക്കുക, കാരണം അത് ഞാൻ ചെയ്യുന്നതിന് സാക്ഷ്യം പറയുന്നു. എന്നാൽ അത് ഇന്നത്തെ പോലെ അവൻ ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അസംബ്ലീസ് ഓഫ് ഗോഡുകാർക്ക് ഒന്നും വണ്ണസുകാർക്കൊന്നും അങ്ങനെ എല്ലാവർക്കും ഒരു യേശു ഉണ്ടാകുമായിരുന്നു. തീർച്ചയായും അവരുടെ സംഘടനയ്ക്ക് പന്ത് പിടിച്ചുവെക്കേണ്ടിയിരിക്കുന്നു. അത് പോകുന്നില്ലെങ്കിൽ പിന്നെ അവരതാകുന്നില്ല. അത് സഹോദരത്വത്തെ വേർപെടുത്തുന്നു. ദാവീദ് എന്ന പേരോടുകൂടി ഒരു പയ്യനെ ഞാൻ ഓർക്കുന്നു. അവനിപ്പോൾ വിവാഹിതനായ ഒരു കുടുംബമായി ജീവിക്കുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. അവന്റെ തുടക്കത്തെ ഞാൻ ഓർക്കുന്നു. അത് ഞാൻ സെയിന്റ് ലൂയിസിൽ പോയപ്പോഴായിരുന്നു. ഞാൻ കൊച്ചു ബാലന്മാരായ പ്രാസംഗികന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവർ എഴുന്നേറ്റിട്ട് പറയും, യേശു ഒരു കൊച്ചുകുട്ടിയായി ഒരാട്ടിൻ തൊഴുത്തിൽ ജനിച്ചു. മമ്മി, അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് പിന്നെ ചോദിക്കും. എന്നാൽ ഈ കുട്ടി അപ്രകാരമായിരുന്നില്ല. അവൻ അവന്റെ മേൽക്കുപ്പായം ഊരിക്കളഞ്ഞിട്ട് ഒരു വിഷയത്തെ എടുത്ത് പ്രസംഗിക്കുമായിരുന്നു. എന്നാൽ അവൻ എന്തായിരുന്നു? അവൻ യാദൃച്ഛയാൽ ഒരു യേശു മാത്രക്കാരനായിരുന്നു. അവന്റെ പിതാവായ ശ്രീമാൻ വോക്കർ യേശു മാത്രക്കാരിലെ ഒരു അംഗമായിരുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡുകാർക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർക്കും ഒരു ചെറിയ ദാവീദിനെ ആവശ്യമായിരുന്നു. ബാക്കിയുള്ളവർക്കെല്ലാം ഒരു ദാവീദിനെ ആവശ്യമായി. ഒരുവട്ടം ഈ കുട്ടി ഫ്ലോറിഡയിൽ വെച്ചൊരു യോഗം നടത്തുമ്പോൾ അവനെ സഹായിക്കുന്നതിന് വേണ്ടി എന്നെ വിളിച്ചിരുന്നു. സഹോദരൻ മൂറയും ഞാനും കൂടി പത്രത്തിലെ ആദ്യത്തെ രണ്ട് പേജുകളോളം ഈ ചെറിയ ദാവീദുമാരെ കുറിച്ച് മാത്രമായിരുന്നു വായിച്ചത്. എല്ലാ സഭകൾക്കും ഒരു ചെറിയ ദാവീദ് ഉണ്ടായി കഴിഞ്ഞിരുന്നു. ഹോ ദൈവമേ, ദൈവത്തിന്റെ മൂപ്പന്മാരായ ഒരു കൂട്ടം ആളുകൾ ആ കുട്ടിയിലുണ്ടായിരുന്ന കൃപാവരത്തെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ആയിരത്തോളം ആത്മാക്കളെ ദൈവരാജ്യത്തിലേക്ക് കടത്തിവിടുകയും അവന്റെ സമ്പ്രദായത്തെയും ഇതുപോലെയുള്ള മനുഷ്യരെ മറന്നുപോകുമായിരുന്നു. ദൈവം അവന്റെ ജീവിതത്തിൽ ഒരു കൃപാവരത്തെ ഉപയോഗിച്ചിരുന്നു. ദിവ്യരോഗശാന്തി ആദ്യമായി പ്രതിനിധീകരിക്കപ്പെട്ടപ്പോൾ എല്ലാവർക്കും അവരുടെ കൈകളിൽ രോഗത്തെ മണക്കുന്ന ഒരു അനുഭവം ഉണ്ടാകാൻ തുടങ്ങി. ഹോ ദൈവമേ, എന്തുകൊണ്ടാണ് അവർക്കത് ചെയ്യേണ്ടിയിരിക്കുന്നു? അവരുടെ സഭാ സംഘടന പിന്മാറ്റത്തിലായിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ സഭാ സംഘടനകൾ ദൈവത്തിന്റെ പദ്ധതിക്ക് മുമ്പിലായിരിക്കുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ തന്റെ സഭയായ അജ്ഞേയമായ ദേഹം അതേപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതിൽ ചേരുന്നില്ല, നിങ്ങൾ അതിൽ ജനിക്കുകയാണ്. ലോകത്തിന്റെ പരിജ്ഞാനത്തിൽ ബുദ്ധിയുള്ളവരും ദൈവത്തിന്റെ പദ്ധതിയിൽ മരിച്ചവരുമാകുന്നു. അല്ലെങ്കിൽ പിന്നെ എനിക്കത് പറഞ്ഞു തരിക. ദൈവത്തിന്റെ വചനത്താലും വാഗ്ദത്തത്താലും അവർ തെറ്റാണെന്ന് നിങ്ങൾക്ക് അവരോട് പറയാൻ കഴിയും. എന്നാൽ അപ്പോഴും അവർ അത് കാണുകയില്ല. എനിക്ക് ഇവിടെ വെച്ച് തന്നെ ഇപ്പോൾ വചനത്തെ എടുത്ത് സഭാ സംഘടന തെറ്റാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. കൂടാതെ സഭയുടെ ഈ മതവിശ്വാസങ്ങൾ തെറ്റാണെന്ന് കാണിച്ചു തരാൻ കഴിയും. അത് തെറ്റാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുക. എന്നാൽ ഇത് വിശ്വസിക്കുന്നതിനായി ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നുവെന്ന് അവർ പറയും. എന്റെ അഭിപ്രായ പ്രകാരം ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അത് വെറും യുദ്ധത്തിന് ശേഷം യാതൊരു ഉപകാരവുമില്ലാതെ കാഴ്ചയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പീരങ്കി മാത്രമാകുന്നു. അതെ, അത് ശരിയാണ്. അവർക്കത് കാണാൻ കഴിയില്ല. നിങ്ങൾ എന്റെ അടുക്കൽ വന്ന് ജീവനെ പ്രാപിക്കേണ്ടതിന് നിങ്ങൾക്കത് കാണാൻ കഴിയില്ല എന്ന് യേശു പറഞ്ഞു. അവിടെയുള്ള നിക്കോദിമോസ്, ഒരാദരണീയ പുരുഷനും മഹാനായ മനുഷ്യനും തന്റെ സഭയിലെ ഒരു ബിഷപ്പും പേരുകേട്ട മനുഷ്യനും എല്ലാവരാലും സ്നേഹിക്കപ്പെട്ടവനുമായ നിക്കോദിമോസ് യേശുവിന്റെ അടുക്കൽ വരികയും ജീവനെ കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. യേശു അവനെ ശാസിക്കുമ്പോൾ അവൻ അതിനെക്കുറിച്ച് അത്രമാത്രം അജ്ഞനായിരുന്നു. എന്നാൽ അവൻ വരുന്നതിനു വേണ്ടി അത്ര അധികം സത്യസന്ധനമായിരുന്നു. ബാക്കിയുള്ളവർ വരിക പോലും ചെയ്തിരുന്നില്ല. മറ്റുള്ളവർ മഹാപുരോഹിതന്മാരുടെയും ഇന്ന ഇന്ന ബിഷപ്പും ഇന്ന ഇന്ന ആളുകളുടെയും കൂടെ നിന്നിരുന്നു. ദൈവത്തിന്റെ വചനത്തെ കേൾക്കുന്നതിലും കൂടുതലായി അവർ അവരുടെ പൂർവികരുടെ സമ്പ്രദായത്തിനോടൊപ്പം നിന്നിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കവരോട് പറയാൻ കഴിയും, എന്നാൽ അവർ അത് കേൾക്കുകയില്ല. നിങ്ങൾക്കതൊന്ന് ചിന്തിക്കാമോ? ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ദൈവദ്രോഹമായിരിക്കാൻ ഞാൻ അർത്ഥമാക്കുന്നില്ല. ഈ ടേപ്പുകളെ കേൾക്കുന്ന സഹോദരന്മാരെ, ഇത് ദൈവദ്രോഹമായിരിക്കാൻ ഞാൻ അർത്ഥമാക്കുന്നില്ല. ഞാനൊരു മനത്തിന്റെ മുളയുടെ അടുക്കൽ ചെല്ലുകയും അതെന്നോട് ലോകത്തിൽ എങ്ങനെയാണ് നിങ്ങൾ എല്ലായിടത്തുമായി നടക്കുന്നത്, എനിക്ക് ജീവനുണ്ട്, ഞാൻ ഈ മരത്തിലൊരു മുളയാകുന്നു എന്ന് അതെന്നോട് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? അവന് ജീവനുണ്ടെന്ന് അതിന് തെളിയിക്കാൻ കഴിയും. എന്നാൽ അത് വേറൊരു തരത്തിൽപ്പെട്ട ജീവനാകുന്നു. അതിന് ചുറ്റുമായി നടക്കണമെങ്കിൽ അതിനുള്ള ഏക വഴി കാണുകയും രുചിക്കുകയും സ്പർശിക്കുകയും മണക്കുകയും കേൾക്കുകയും കൂടാതെ എന്നോട് സംസാരിക്കുകയോ ഞാൻ പറയുന്നത് കേൾക്കുകയോ ചെയ്യണമെങ്കിൽ അതിനുള്ള ഏക വഴി ഞാൻ ജനിച്ചിരിക്കുന്ന മാതിരി അത് ജനിച്ചിരിക്കണം എന്നുള്ളതാണ്. ആമേൻ. മറ്റ് യാതൊരു രീതിയിലും അത് മനസ്സിലാക്കിയില്ല.
But if he's born the same way that I'm born, then he'll know the things that I know. Amen.
എന്നാൽ ഞാൻ ജനിച്ചിരിക്കുന്ന വിധം അത് ജനിക്കുകയാണെങ്കിൽ പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ അവനും അറിയും. ആമേൻ.
Oh my. Yes, sir. You can't tell a knot on a tree.
ഓ ദൈവമേ, അതേ ശ്രീമാൻ, നിങ്ങൾക്ക് മരത്തുള്ള ഒരു മുളയോട് നാം എങ്ങനെയാണ് സജീവമായിരിക്കുന്നതെന്ന് പറയാൻ കഴിയുകയില്ല. അതിനത് മനസ്സിലാക്കുന്നതിന് നമ്മുടെ രീതിയിലുള്ള ജീവൻ സ്വീകരിച്ചിരിക്കണം. അതേ ജീവൻ തന്നെ ആത്മാവോടൊപ്പം സ്വീകരിക്കണം. അതേ കാര്യം ആത്മാവോടുകൂടെയുമാകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാകുകയില്ല. അതിനെ മുഴുവനായി ചിത്രീകരിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവന്റെ അടുക്കലേക്ക് ആദ്യമായി വരിക മാത്രം ചെയ്യുക. കാരണം നിങ്ങൾ വീണ്ടും ജനിക്കാതെ സ്വർഗരാജ്യം കാണാൻ പോലും കഴിയില്ല. അത് മനസ്സിലാക്കുക എന്നാകുന്നു. അങ്ങനെയാണ് അവൻ പറഞ്ഞത്. അതറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പുതുതായി ജനിച്ചിരിക്കണം. കൊള്ളാം, ഞാൻ പുതുതായി ജനിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, എന്നിട്ട് വചനത്തെ നിഷേധിക്കുന്നുവോ? നിങ്ങൾക്ക് എങ്ങനെ അത് കഴിയും?
Your own life gives you vindication of it.
നിങ്ങളുടെ സ്വന്തമായ ജീവൻ തന്നെ നിങ്ങൾ ചേർന്നിരിക്കുന്ന ഒരേ തൂവലുള്ള പക്ഷികളുടെ കൂട്ടം അത് ന്യായീകരിച്ചു കാണിക്കുന്നു. നാം കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അക്കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് അതിനുവേണ്ടി കാത്തിരിക്കുക. ആത്മാവിലാണ് വരുന്നത്. ആത്മാവിൽ ജനിക്കാത്തവനോട് ആത്മാവിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? ആത്മാവിന്റെ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിനാൽ ആത്മാവിൽ ജനിച്ചിരിക്കണം. യേശു പറഞ്ഞു, കാറ്റ് ഇഷ്ടമുള്ളിടത്തെ കൂതുന്നു, നീ അതിന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും നീ അറിയുന്നില്ല. ആത്മാവിൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് പറഞ്ഞു. അവർക്ക് നിങ്ങളോട് പറയാൻ കഴിയുകയില്ല. ആത്മാവിൽ ജനിച്ച ഒരു മനുഷ്യൻ യാതൊരു കാര്യത്തെയും വിചാരിക്കുന്നില്ല. അവൻ ദൈവത്തെ അത് ചെയ്യാനിടയാക്കുന്നു. ഞാനിവിടെയുള്ള പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് ഒരു വിചാരമെടുത്ത ഒരു മനുഷ്യനോട്, നിങ്ങളുടെ പേര് ജോൺ ഡോ എന്നാകുന്നു, നിങ്ങൾ ഇന്ന ഇന്ന സ്ഥലത്ത് നിന്നും വരുന്നു, നിങ്ങൾ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അദ്ദേഹം 20 വർഷങ്ങൾക്ക് മുമ്പ് വേറെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ആ സ്ത്രീയിൽ നിന്ന് മക്കളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ കാര്യത്തെ എടുത്ത് കളഞ്ഞിട്ട് അത് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു വിചാരത്തെ എടുത്ത് അങ്ങനെ ഒരു കാര്യത്തെ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഭൂമിയിലുള്ള യാതൊരു ജനനത്തിനും അതിനുവേണ്ടിയുള്ള ഈ ബുദ്ധിയില്ല. അത് ഇതിനും അപ്പുറത്താകുന്നു, ഇതിന് മേലെ നിന്നും വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ മേലെ നിന്നുള്ള ആത്മാവിനാൽ ജനിക്കുമ്പോൾ ആ കാര്യങ്ങളെ ചെയ്തിരുന്നതായി അവനിൽ ഉണ്ടായിരുന്ന ജീവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെ നിങ്ങളും ചെയ്യുമെന്ന് പറയുന്നു. നിങ്ങളുടെ ജനനം മാറേണ്ടത് ആവശ്യമായിരിക്കുന്നു. നിങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അന്യഭാഷ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ മേലോട്ടും താഴോട്ടും ചാടുകയോ ഒച്ചവയ്ക്കുകയോ ഇതും അതും മറ്റെല്ലാം ചെയ്യുകയോ ഒരു കൂറുള്ള അംഗമായിരിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. നിക്കോദിമോസും അങ്ങനെയായിരുന്നു. എന്നാൽ അവന് ആ ജനനത്തിന്റെ അഭാവമുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ വചനത്തെ നിഷേധിക്കുമ്പോൾ അതിനെ മറ്റെവിടെയെങ്കിലും സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അതിനോട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ ചിതറിച്ചു കളയുന്നു. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക. സുവിശേഷം തന്നെ പ്രസംഗിക്കുന്നിടത്തോളം ഈ അടയാളങ്ങൾ അതിനെ തുടരും. അത് സഭയിൽ നിന്നും എപ്പോഴെങ്കിലും എടുത്തു കളയപ്പെട്ട ഒരു സ്ഥാനത്ത് എനിക്ക് കാണിച്ചു തരിക. അവൻ എപ്പോഴെങ്കിലും ഇത്രയും മാത്രം ദൂരം പ്രസംഗിച്ചാൽ മതിയെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിരിക്കുന്ന ഒരു തിരുവെടുത്ത് കാണിച്ചു തരിക. എന്നാൽ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും എന്നാണ് അവൻ പറഞ്ഞത്. അവൻ ജീവിച്ച ജീവൻ ജീവിക്കുന്നതിനായി നിങ്ങൾക്ക് അവനിലുണ്ടായിരുന്ന രീതിയിലുള്ള അതേ ജീവൻ സ്വീകരിക്കേണ്ടത് ആവശ്യമാകുന്നു. അങ്ങനെ അവന്റെ ജീവൻ നിങ്ങൾ കാണുമ്പോൾ പിന്നെ നിങ്ങൾ അവന്റെ വചനത്തെ അറിയും. അത് ശരിയാണ്. അവൻ അത് സർവനാമമാണ്. അതൊരു വിചാരമോ ഒരു സങ്കല്പമോ ഒരു വികാരമോ അല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വരുമ്പോൾ അവൻ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ കാര്യങ്ങളെടുത്ത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും വരുവാനുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യും. അതാണ് ജനനം. അത് വചനമാണെന്നുള്ളതിന്റെ വെളിപ്പെടുത്തലാകുന്നു. പരിശുദ്ധാത്മാവ് പ്രാപിച്ചുവെന്ന ഒരു മനുഷ്യൻ പറയുകയും എന്നിട്ട് ദൈവത്തിന്റെ വചനത്തെ നിഷേധിക്കുകയും മറ്റെവിടെയെങ്കിലും അതിനെ സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന് തന്റേതായ വചനത്തെ എങ്ങനെ നിഷേധിക്കാൻ കഴിയും? ഇപ്പോൾ വചനത്തിൽ ഒരു സംഘടന എനിക്ക് കാണിച്ചു തരിക. അവിടെയാണ് നിങ്ങൾ. ശരി, ഒരു വാണിജ്യക്കാരൻ നമ്മുടെ സഭയുടെ എത്രയധികം പിന്നിലായിരിക്കുന്നു. ഒരു വാണിജ്യക്കാരൻ ഒരു ജോലി തുടങ്ങുകയും അത് വാസ്തവമായും പുഷ്ടി പ്രാപിക്കുകയും അപ്പോൾ അദ്ദേഹത്തിന് കുറിച്ച് സഹായം ഉടനെ തന്നെ ആവശ്യമായിരിക്കുകയും ചെയ്തിട്ട് അദ്ദേഹം ചെന്ന ഒരു കൂട്ടം ചത്ത മനുഷ്യരുടെ ശവത്തെ എടുത്തിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ജോലി ചെയ്യുമോ എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിന് അതുമായി യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. ആ കാരണത്താലാണ് സംഘടനകൾ വീണ്ടും ഉയർന്നു വരാത്തത്. ഒരു കൂട്ടം ചത്തുപോയ അവിശ്വാസികൾ തമ്മിൽ തമ്മിൽ ഒരുമിച്ച് നിമറോദിനെയും കോഹരയെയും പോലെ കാലഘട്ടങ്ങളിൽ കൂടെ അവർ ചെയ്തതുപോലെ ഒരുമിച്ച് സമ്മേളിക്കുകയാണ്. അവൻ ഒരിക്കലും അത് ഉപയോഗിച്ചില്ല, അവൻ ഒരിക്കലും ആ ഒരു സംഘടനയെ ഉപയോഗിച്ചില്ല, അവൻ അതിന് കഴിയുകയില്ല. അത് ദൈവ ഇഷ്ടത്തിന് നേരെ തന്നെ നേരത്തെ തന്നെ വിപരീതമായ കാര്യമാകുന്നു. അത് അതിനും അപ്പുറം കടന്നിരിക്കുന്നു. അത് എത്തിപ്പിടിക്കുന്നതിനും തെരയുന്നതിനും അപ്പുറത്തായിരിക്കുന്നു. അനങ്ങാൻ കഴിയാത്ത തളർവാദം പിടിപെട്ട് കൈയും കാലും തലയും അനക്കാൻ വയ്യാത്ത ഒരു മനുഷ്യന്റെ അടുക്കൽ ചെന്ന് നിങ്ങൾ ഒരു ഓട്ടം ഓടാൻ ആഗ്രഹിക്കുന്നുവെന്നും ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നും പറയുന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? ആ മനുഷ്യൻ തളർവാദം പിടിപെട്ട് കിടക്കുമ്പോൾ എങ്ങനെ അത് ചെയ്യാൻ അതിന് കഴിയും? നിങ്ങൾക്ക് തളർച്ച അവനിൽ നിന്നും എടുത്തു മാറ്റേണ്ടത് ആദ്യമായിട്ട് ആവശ്യമായിരിക്കുന്നു. അതിനുശേഷം അവൻ ഓടാൻ കഴിയും. അതാണ് ഇന്ന് സഭാ സംഘടനകൾക്ക് ആവശ്യമായിരിക്കുന്നത്. അത് ദിവ്യ രോഗശാന്തിയാണ്. ഹോ ദൈവമേ, അതൊരു കുറ്റം പറച്ചിലു പോലെ തോന്നുന്നതായി ഞാൻ ആശിക്കുന്നില്ല. നോക്കൂ, ഞാൻ കുറ്റം പറയുകയല്ല. എന്നാൽ ഒരാണി ശരിക്ക് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ അത് എളുപ്പം ഊരിപ്പോകും. ആ കാരണത്താൽ പരിശുദ്ധാത്മാവിന് ഒരു സംഘടനയെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഓർക്കുക, മാർട്ടിൻ ലൂതറിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിപൂർണമായിട്ടും അതിന്നായിരിക്കുന്നത് പോലെ ഭാഗമായിട്ടല്ലായിരുന്നേക്കാനിടയുണ്ട്. കാരണം അത് നൽകപ്പെട്ടിരുന്നില്ല. നാം അതിൽ കൂടെ പോയിരുന്നത് ഈ കൂടാരത്തിലുള്ളവരായ നിങ്ങൾ ബ്ലാക്ക് ബോർഡിൽ അത് കണ്ടിരുന്നുവല്ലോ. എന്നാൽ അവൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. വിശ്വസിക്കുന്ന ഏവന് നിത്യജീവനുണ്ട്. അതെന്നെ പോലെ വിശ്വസിക്കുന്ന വേറൊരു വ്യക്തി കൂടെ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. അത് ഇന്ന് രാവിലെ ഞാൻ വഴിയിൽ കൂടെ പോകുമ്പോൾ ചാൾസ് ഫുള്ളറിനെ കണ്ടിരുന്നു. അദ്ദേഹവും പുതുതായി ജനനം പരിശുദ്ധാത്മ സ്നാനമാണെന്ന് വിശ്വസിച്ചിരുന്നില്ല. പുതുതായി ജനിക്കുന്നത് ഒരു ജനനമാകുന്നു, പരിശുദ്ധാത്മാവ് ഒരു സ്നാനമാകുന്നു. ശരി, ഈ മനുഷ്യന് സജീവമായിരിക്കുന്നതിന് വേണ്ടി വീണ്ടും ജനിച്ചിരിക്കേണ്ടതായി നാം കാണുന്നു.
To be born of the flesh, then you have wisdom of the world.
ശരി, ജഡികപരമായി ജനിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ലോകജ്ഞാനമുണ്ട്. ലോകജ്ഞാനം അതിന്റെ ജഡികപരമായ ഉപദേഷ്ടാവിനെ അനുസരിക്കുന്നു. ആ കാരണത്താലാണ് പുതുതായി ജനനമില്ലാത്ത ഒരു വ്യക്തിയോട് ദൈവവചനത്തെ പറയുമ്പോൾ അവർ അവരുടെ ബിഷപ്പിനെയും അവരുടെ മൂപ്പന്മാരെയും അവരുടെ സഭാസംഘടനയെയും ജീവന്റെ വചനത്തിന് പകരം അനുസരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അതിന് ഇതുമാത്രമല്ലാതെ യാതൊന്നും അറിയില്ലാത്തതിനാലാണ്. നിങ്ങൾക്കറിയാമോ, ഏതെങ്കിലും ഒരു ദിവസം ഞാനും ഒരു സഭാമൂപ്പനാകുവാനിടയുണ്ട്. നിക്കോദിമോസ് ഒരു ഉപദേഷ്ടാവായിരുന്നു. അതൊരു മൂപ്പനും പാസ്റ്ററിനും അപ്പുറത്താകുന്നു. അവൻ ഇസ്രായേലിൽ ഒരു ഉപദേഷ്ടാവായിരുന്നു. അദ്ദേഹം ഒരു മഹാനായ മനുഷ്യനും ഈ കൂട്ടരിൽ ഉൾപ്പെട്ടവനും ദൈവത്തെക്കുറിച്ച് യാതൊന്നും അറിവില്ലാത്തവനുമായിരുന്നു. അവനെല്ലാമായിട്ട് അറിയാമായിരുന്നത് കുറച്ച് ചരിത്രം മാത്രമായിരുന്നു. ദൈവം ഇന്നും അതേ ദൈവം തന്നെ അല്ലെങ്കിൽ ചരിത്രമായ പരമായ ദൈവത്തെക്കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ദൈവം ഇന്നും അതേ ദൈവം തന്നെ അല്ലെങ്കിൽ മോശയുടെ കാലത്തുണ്ടായിരുന്ന ദൈവം കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? കുരിശിൽ കിടന്ന ഒരു മനുഷ്യനെ രക്ഷിക്കാൻ കഴിഞ്ഞ ദൈവത്തിന് ഇന്ന് അതേ അവസ്ഥയിലുള്ള ഒരു മനുഷ്യനെ രക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് ഗുണമാണുള്ളത്? അത് ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ളതുപോലെ, നിങ്ങളുടെ പാടുന്ന മഞ്ഞക്കളിക്ക് നല്ല വിത്തുകളും വിറ്റാമിനും കൊടുത്ത് അതിന് നല്ല ശക്തിയുള്ള തൂവലുകൾ കിട്ടിയിട്ട് അതിനെ ഒരു കൂട്ടിൽ അടച്ചിടുന്ന കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? എനിക്കത് മനസ്സിലാകുന്നില്ല. ശക്തിയേറിയ ഒരു ദൈവത്തെക്കുറിച്ച് അവനോട് പറയാൻ ശ്രമിക്കുകയും പിന്നെ അങ്ങനെ ആ ഒരു കാര്യത്തെ വിശ്വസിക്കാത്ത സഭാ സംഘടനയിൽ അതാണ് അടച്ചിടുകയും ചെയ്യുന്നു. അതെല്ലാം പുറത്തായിരിക്കുന്നു. അത് കാരണത്താലാണ് അത് പരാജയപ്പെടുന്നത്. അവൻ മരിച്ചിരിക്കുന്നു. നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. ദൈവം അത് ഒരിക്കലും ഉപയോഗിച്ചില്ല. പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരു സമയത്തും ഒരു സംഘടന ഉപയോഗിച്ചിട്ടില്ല. തിരുവെഴുത്തിൽ ഒരിടത്തുമോ അല്ലെങ്കിൽ ചരിത്രത്തിലോ ഇല്ല എന്നുള്ള കാര്യമൊന്ന് ചിന്തിക്കുക. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ടേപ്പിലുള്ള ആരെങ്കിലും പരിശുദ്ധാത്മാവ് ഒരു സംഘടനയെടുത്ത് ഈ ഭൂമിയിൽ ഒരു നീക്കം നടത്തിയതായിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വന്നിട്ട് എന്നോട് പറയുക. അത് വന്നിരിക്കുന്നതായി ഇതിഹാസത്തിന്റെ പുസ്തകത്തെ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട്. അത് തിരുവെഴുത്തിലില്ല എന്ന് നിങ്ങൾക്കറിയാം. അതിനാൽ അത് വന്നിരിക്കുന്ന ചരിത്ര പുസ്തകത്തെ നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ഉപയോഗിച്ചിട്ടില്ല. അവൻ എല്ലായ്പ്പോഴും ഒരു വ്യക്തി ഉപയോഗിക്കുന്നു. ശരി, ആത്മാവിൽ ജനിക്കേണ്ടിയിരിക്കുന്നു. ശരീരത്തിൽ ജനിച്ചിട്ട് ലോകജ്ഞാനം ഉണ്ടായിരിക്കുന്നത് ജഡികമായ ഉപദേഷ്ടാവിനെ അനുസരിക്കും. ആത്മാവിൽ ജനിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലുള്ള വേദപുസ്തകത്തിലെ ഉപദേശങ്ങളെ അനുസരിക്കുകയാണ്. ആത്മാവിൽ ജനിച്ച ഒരു മനുഷ്യൻ ഏത് സമ്പ്രദായങ്ങളും അവനോട് പറയുന്നതിനെ പരിഗണിക്കാതെ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കും. അത് മാത്രമാകുന്നു നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്ന കാരണത്താലാണ് നിങ്ങൾ കാണുന്നത്. ഒരു സംഘടനയിൽ ഉൾപ്പെട്ടിരിക്കുകയും നിങ്ങളുടെ സകല ആശകളെയും അതിലിടുന്നതിനെ. ഇപ്പോൾ സംഘടനയിലുള്ള ജനങ്ങൾ വീണ്ടും ജനിച്ചവരല്ലെന്ന് ഞാൻ പറയുന്നില്ല. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞാൻ അതിൽ കടക്കുന്നതാണ്. തീർച്ചയായും അവർ വ്യക്തികളാകുന്നു. സംഘടനയല്ല വീണ്ടും ജനിക്കുന്നത്, അതിലുള്ള വ്യക്തികളാണ് വീണ്ടും ജനിക്കുന്നത്. എന്നാൽ സംഘടന അവനെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്നു. അത് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അത് നിങ്ങളെ അകറ്റിക്കളയുന്നു. ശരി, ശരീരത്തെ പരിഗണിക്കാതെ സഭാസംഘടന ജഡിക കാര്യങ്ങളെ പഠിപ്പിക്കുന്നു. അതെല്ലായ്പ്പോഴും ദൈവ ഇഷ്ടത്തിന് വിപരീതമാകുന്നു. പുതുതായി ജനിക്കുക എന്ന് വെച്ചാൽ മേലെ നിന്നും ജനിച്ചിരിക്കുന്നു എന്നർത്ഥമാകുന്നു. പുതുതായി എന്ന് വെച്ചാൽ മേലെ നിന്നും എന്നാകുന്നു. നിങ്ങൾക്കതറിയാമെന്ന് ഞാൻ ഊഹിക്കുന്നു. പുതുതായി ജനിക്കുക എന്ന് വെച്ചാൽ മേലെ നിന്നും ജനിക്കുക എന്നർത്ഥമാകുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിഘണ്ടുവിൽ അത് പഠിക്കാൻ കഴിയും. അതിന്റെ അർത്ഥം മേലെ നിന്നും വന്ന ഒരു ജനനം എന്നാകുന്നു. കാരണം നിങ്ങൾ ഇവിടെ ജനിച്ചിരിക്കുകയും ഇപ്പോൾ പുതുതായി ജനിക്കുന്നതിന് നിങ്ങൾക്കിവിടെ മേലെ നിന്നും ജനിക്കേണ്ടി വരിക്കുന്നു. എങ്കിൽ ആ രാജ്യം ഈ രാജ്യത്തിന് മാത്രം ഉയർന്നതും ഈ രാജ്യത്തിന് മാത്രം മഹത്തായതും അങ്ങനെയായിട്ട് ഈ രാജ്യം അതിനൊരു ഭോഷ്കായും അത് ഇതിനൊരു ഭോഷ്കായും മാറിയിരിക്കുന്നു. ഇത് ഞാൻ എപ്പോഴും പറയാനുള്ളതുപോലെ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനും എന്റെ ഭാര്യയും കൂടി പലചരക്ക് വാങ്ങുന്നതിന് വേണ്ടി കടയിൽ പോകുമ്പോൾ പാവാടയിടാത്ത ഒരു സ്ത്രീയെ ഞങ്ങൾ അവിടെ കണ്ടു. ഒരു നീണ്ട സമയത്തിന് ശേഷം ഞങ്ങൾ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വിചിത്രമായ ഒരു കാര്യമായിരുന്നു. ഇത് ദൈവദ്രോഹമായിട്ട് പറയുകയല്ല, എന്നാൽ ഇന്ന് രാവിലെ ഒരു കീർത്തികെട്ട സഭാസംഘടനയെ ഞങ്ങൾ കേട്ടു. ഞങ്ങൾ ഒരു പള്ളിയുടെ സമർപ്പണത്തിനായി പോകുമ്പോൾ ഞാനും എന്റെ മകളും റേഡിയോയിൽ അത് ശ്രദ്ധിക്കുകയായിരുന്നു. ആരെയോ ഇന്ന ഇന്ന ആളിനെ കുറിച്ച് എന്തോ ഒരു പാട്ട് അവർ പാടുകയും അതിലെ ചില ലളിത ഗാനങ്ങൾ കേട്ടിട്ട് എനിക്കത് സ്ത്രീകൾ അവരുടെ ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് അവരുടെ മുഖം നീല നിറമാക്കുകയും അതിനുശേഷം പാടുന്നതിനെ ഒന്ന് ചിന്തിച്ചു നോക്കുക, എനിക്കത് എലി കരയുന്നത് പോലെ തോന്നപ്പെട്ടു. ഞാൻ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള പഴയ നല്ല പെന്തിക്കോസ്തിന്റെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്നു. കരിയുടെ ബക്കറ്റിൽ ഒരു ഈണം നിങ്ങൾക്കിടാൻ കഴിയുകയില്ല, എന്നാൽ നിങ്ങൾ പാടുകയും കർത്താവിന് ഒരു ഹൃദയ സന്തോഷത്തിന്റെ നാദം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അതാത്മീയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അത് ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ നിങ്ങളുടെ ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് മുഖം മുഴുവൻ നീലിച്ചിട്ട് ചത്ത പോലെയാകുകയും പിന്നെ തിരികെ വരികയും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എന്താണ് പാടുന്നതെന്ന് അറിയാൻ പാടില്ലാതെയാകുന്നു. പിന്നെ മറ്റാരെങ്കിലും അറിയുന്നതിന് എങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും? അതാണ് കാര്യം. ഞങ്ങൾ അറിയുന്ന കാര്യങ്ങളെ സംസാരിക്കുന്നുവെന്ന് യേശു പറഞ്ഞു. അത് ശരിയാണ്, അത് ശരിയാണ്. നമ്മുടെ ഹൃദയത്തിൽ അറിയാവുന്നതും നാം അനുഭവപ്പെടുന്നതുമായാണ് നാം പാടിയിരിക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ എന്റെ മകൾ പറഞ്ഞു, സഹോദര, അത് വാസ്തവമായും ഒരു ലളിത ഗാനമായിരുന്നു. എന്റെ മകൾ പാട്ട് പഠിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, അതെ. എന്നാൽ ഏകദേശം 50 പേരോളമുള്ള ആ പാട്ട് സംഘത്തിൽ എത്ര പേർ പുകവലിക്കുന്നവരാണെന്ന് നീ വിചാരിക്കുന്നുണ്ട്? ആ പാട്ട് സംഘത്തിൽ എത്ര പേർ ഇന്നലെ ശനിയാഴ്ച രാത്രി ആയിരിക്കും ഒരു സാമൂഹ്യ മദ്യപാനം ചെയ്തിട്ടുണ്ട്? അതിലുള്ള എത്ര സ്ത്രീകളുടെ തലമുടി വെട്ടിയിട്ടുണ്ട്? ദൈവം പെയിന്റ് കണ്ടുപിടിച്ചപ്പോൾ ഒരു സുന്ദരമായ ലോകത്തെ ഉണ്ടാക്കിയെന്ന് കുറച്ചു ദിവസം മുമ്പ് പാസ്റ്റർ പറഞ്ഞപ്പോൾ എത്ര പേർ പിന്നെ മുഖത്ത് പെയിന്റ് തേച്ചിരുന്നു കാണും? വേദപുസ്തകത്തിൽ ഒരു സ്ത്രീ അവളുടെ മുഖത്ത് ചായം തേക്കുകയും ദൈവം അവളെ പട്ടികൾക്ക് തീറ്റയാക്കുകയും ചെയ്തത് നാം അറിഞ്ഞിരിക്കുന്നു. സഭയെക്കുറിച്ചോ ജാതികളെക്കുറിച്ചോ അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, ചായം തേക്കുക എന്നത് പുറജാതികളുടെ ഒരു വിശേഷ ലക്ഷണമാണ്. അതല്ല ഇപ്പോഴും ആയിരുന്നു. എന്നിരിക്കലും സ്ത്രീകൾ അത് ചെയ്യുന്നു. പുകവലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഇപ്രകാരമുള്ള സ്വരത്തിൽ പാടുന്നു. നാം കുറച്ചു നേരത്തിനുള്ളതിൽ കടക്കുന്നതാണ്. ശരി, എന്റെ അഭിപ്രായത്തിൽ സംഘടനാപരമായ ചിന്താഗതിയിൽ ഉൾപ്പെട്ടിട്ട് ന്യായവിധിയുടെ നാളിൽ നിരാശപ്പെടുകയാൻ പോവുകയാണ്. ആത്മാവിൽ ജനിക്കുക എന്ന് വെച്ചാൽ ആത്മാവിൽ വിശ്വസിക്കുകയും ആത്മാവിൽ മര്യാദയ്ക്ക് പെരുമാറുകയും നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ഇത് അവന്റെ വചനമാണെന്നും നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്നും എടുത്തു മാറ്റാതെ ഇതിനോടൊരു വാക്ക് ചേർക്കാനോ എടുത്തു കളയാനോ കഴിയില്ല എന്ന് മനസ്സിലാക്കുകയാണ്. അതൊരു കട്ടിയായ കാര്യമാണ്. ഇതിനോടൊരു വാക്ക് ചേർക്കുകയോ നിങ്ങളുടെ സമ്പ്രദായമോ അല്ലെങ്കിൽ ഒരു വാക്ക് എടുത്തു മാറ്റുകയോ ചെയ്താൽ ക്രിസ്തു തന്നെ സ്വയം പറഞ്ഞു, നിങ്ങളുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെടും. ഇപ്പോൾ സഭാസംഘടനകളെയും സഭാസമുദായങ്ങളെയും വേദപുസ്തകത്തിൽ കണ്ടുപിടിക്കുക. നിങ്ങൾ അതിൽ നിന്നും ഓടിക്കളയും. പുതിയതായാലും അത് കാര്യമല്ല. സഭാസംഘടനകളുടെ ഉപദേശം വേദപുസ്തകത്തിന് വിപരീതമാണ്. അതെ, പുതുതായി ജനിക്കുക എന്ന് വെച്ചാൽ മേലെ നിന്നും ജനിച്ചിരിക്കുന്നു എന്നാകുന്നു. എങ്കിൽ പിന്നെ നാം മേലെയുള്ള കാര്യങ്ങളിൽ സജീവമാകുന്നു. ഹോ, കാരണം അത് സ്വയം തന്നെ തന്റെ വചനത്തെ തന്റെ ശാഖയും തന്റെ മുന്തിരിയുമായ നിങ്ങളിൽ കൂടെ പ്രവർത്തിക്കുകയാണ്. ആ കാരണത്താലാണ് യേശു പറഞ്ഞത്, ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികളെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കേണ്ട. ഹോ, തീർച്ചയായും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. നിക്കോദിമസിനെ അവനിവിടെ ശരിയാക്കുന്നത് നോക്കുക. അവർ വിചാരിച്ചത് അവൻ വെറുമൊരു മനുഷ്യനായിരിക്കെ അവന് ദൈവമായിരിക്കാൻ കഴിയുകയില്ല എന്നായിരുന്നു. അപ്പോൾ യേശു പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അതവന് വളരെ അധികമായി പോയിരുന്നു. മനുഷ്യപുത്രനായ അവൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും അവൻ തന്നെ സ്വർഗത്തിലേക്ക് കയറുകയും അവൻ തന്നെ ഇവിടെ ഇതാ അവന്റെ വീടിന്റെ മേൽക്കൂലയിലിരുന്ന് നിക്കോദിമോസിനോട് സംസാരിക്കുകയും ഇപ്പോൾ സ്വർഗത്തിലിരിക്കുകയും ചെയ്യുന്നു. അത് ദൈവമായിരുന്നുവെന്ന് അവൻ കാണേണ്ടിയിരുന്നു. അവൻ എല്ലായിടത്തും സർവവ്യാപിയാണ്. എന്നാൽ അവന്റെ സമ്പ്രദായത്തിന്റെ കാരണത്താൽ ഇത് അറിഞ്ഞിരുന്നില്ല. അവൻ ആത്മീയ ബോധമുള്ളവനായിരുന്നില്ല. അത് ജഡിക ബോധമായിരുന്നതിനാൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്നവൻ ചോദിച്ചു. ചിലർ പറഞ്ഞു അവൻ ദാവീദ് പുത്രനാണെന്ന്. എങ്കിൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവെന്ന് വിളിക്കുന്നത് എങ്ങനെ? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം, എന്റെ വലത്തെ ഭാഗത്തിരിക്കാന്ന് കർത്താവിന്റെ കർത്താവിനോട് അരുളി ചെയ്തു. അവന് ദാവീദിന്റെ വേരും വംശവും രണ്ടും എങ്ങനെയാകാൻ കഴിയും? അവൻ ദാവീദിന് മുമ്പേയും അവൻ ദാവീദും അവൻ ദാവീദിന് ശേഷവുമാകുന്നു. അവൻ ദാവീദിന്റെ വേരും വംശവുമാകുന്നുവെന്ന് വേദപുസ്തകം പറയുന്നു. അവൻ ദാവീദിന്റെ വേരും വംശമാകുന്നു എങ്കിൽ അവന് പുത്രനാകാൻ എങ്ങനെ കഴിയും? അവനെങ്ങനെ അവന്റെ കർത്താവാകാൻ കഴിയും? അതിനുശേഷം തൊട്ട് ആരും അവനോടൊന്നും ചോദിപ്പാൻ തുനിഞ്ഞില്ല എന്ന് വേദപുസ്തകം പറയുന്നു. അതൊരു നല്ല കാര്യമാണെന്ന് ഞാൻ ഊഹിക്കുന്നു. അതെ ശ്രീമാൻ, ശരി. മേലെ നിന്നും പുതുതായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ നാം മേലെ നിന്നുമുള്ള കാര്യങ്ങളിൽ സജീവമാകുന്നു. കാരണം അവന്റെ ജീവൻ നമ്മളാകുകയും അത് അവന്റെ വചനം അവന്റെ വചനത്തെ തന്നെ തെളിയിച്ചു കാണിക്കുകയാണ്. നിങ്ങളിലുള്ള ആത്മാവ് എന്നത് വചനം നിങ്ങളിൽ ജഡമായതാകുന്നു. ആത്മാവ് വചനത്തെ ശ്രദ്ധ വയ്ക്കുകയും വചനത്തെ തെളിയിക്കുന്നതിൽ സജീവമായിരിക്കുകയും ചെയ്യുന്നു. യാതൊരു സഭാ സംഘടനകളിലും ആത്മാവ് സജീവമല്ല. ആത്മാവ് സംഘടനയുണ്ടാക്കുന്നതിൽ താല്പര്യം വയ്ക്കുന്നില്ല. കാരണം ആത്മാവ് സ്വയം സംഘടനയ്ക്ക് വിപരീതമാകുന്നു. സംഘടനകൾ ലോകകാര്യങ്ങളെ നോക്കുകയും ലോകത്തിൽ മനസ്സുവെക്കുകയും വലിയ ദേവാലയങ്ങളെ ഉണ്ടാക്കുകയും തേച്ചുമിനിക്കിയ കാര്യങ്ങളെയും ഉയർന്ന തേച്ചുമിനിക്കിയ സംഘടനകളെയും തേച്ചുമിനിക്കിയ പ്രാസംഗികരെയും അതുപോലെയുള്ള കാര്യങ്ങളെയും നഗരത്തിലെ ഏറ്റവും നല്ല വർഗത്തിലുള്ളവരെയും നോക്കുന്നു. അവിടെ ആത്മാവ് സത്യസന്ധതയോടുകൂടിയ ഹൃദയങ്ങളെ നോക്കുകയും അവിടെ ആയിക്കൊണ്ട് ആത്മാവ് ദൈവത്തിന്റെ എല്ലാ വാക്കുകളും സത്യമാണെന്ന് തെളിയിക്കാനും വെളിപ്പെടുത്താനും ഉള്ള ഉത്കണ്ഠയിലാകുന്നു. ഒരു സംഘടന ദൈവത്തിന്റെ വചനത്തിന് പകരം വചനത്തെ നിഷേധിച്ചുകൊണ്ട് മതസംഹിത എടുക്കുമ്പോൾ ആത്മാവിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? അതിന് കഴിയുകയില്ല. അതുകൊണ്ട് നോക്കുക, അത് മരിച്ചിരിക്കുന്നു. ദൈവം തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി ഒരു കൂട്ടം മനുഷ്യർക്ക് വേണ്ടി അതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോകാറില്ല. കാരണം അവർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ വചനത്തിൽ അവിശ്വാസികളാകുന്നു, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്നില്ല. ഇപ്പോൾ നാം മേലെ നിന്നുള്ള കാര്യങ്ങളിൽ സജീവമായിരിക്കുന്നു. ആത്മാവ് വചനത്തിൽ മനസ്സുവെക്കുന്നു. അത് ശരിയാണ്, കാരണം ആത്മാവ് വചനത്തിന് ജീവൻ കൊടുക്കുന്നു. നോക്കൂ, അക്ഷരം കൊല്ലുന്നു, ആത്മാവോ അതിനെ ജീവിപ്പിക്കുന്നു. ഞാൻ ഇവിടേക്ക് വരുമ്പോൾ വലിയ മലകളും അവിടെയുള്ള മനോഹരമായ കാടുകളിലെ വൃക്ഷങ്ങളും അതിൽ മഞ്ഞയും തവിട്ടും പച്ചയും നിറത്തോടുകൂടിയ പൊട്ടുകളെ ശ്രദ്ധിക്കുകയായിരുന്നു. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നാം ഇപ്പോൾ മരിച്ചിരിക്കുകയും ദൈവം തന്റെ പൂച്ചെണ്ട് ആ മലകളിൽ വെച്ചിരിക്കുകയുമാണ്. അത് ശവാടക്കത്തിന്റെ പൂക്കളാണ്. ജീവൻ തിരികെ പൊടിയിലേക്ക് പോയിരിക്കുന്നു. ദൈവം തന്റെ വിത്തുകളെയെല്ലാം ആ പൂക്കളിൽ നിന്നും തിരികെ അടക്കിയിരിക്കുകയും തന്റെ പൂച്ചെണ്ടിനെ പുഷ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ ഭൂമിയിലേക്ക് നോക്കിയാണ്, കാരണം ഇത് ശവാടക്കത്തിന്റെ പൂക്കളാണ്. എന്നാൽ സൂര്യൻ വീണ്ടും ഉദിച്ചു വരുമ്പോൾ ആ വിത്തുകൾ വീണ്ടും അജീവനെ പ്രാപിക്കും. ആമേൻ. ആത്മാവ് വചനത്തെ തെളിയിക്കുന്നതിൽ താല്പര്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ വചനത്തിന് പകരം സമ്പ്രദായത്തെ സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ പറയും, സഹോദരൻ ബ്രണഹാം, ഞങ്ങൾ അതെല്ലാം വിശ്വസിക്കുന്നു, എന്നാൽ ഞങ്ങൾ ഇത് വിശ്വസിക്കുന്നില്ല എന്ന് എനിക്കറിയാം. എങ്കിൽ അവിടെയാണ് നിങ്ങൾ നിർത്തേണ്ടത്. ഒരു വൈദികൻ ഒരു വട്ടം എന്നോട് പറഞ്ഞു, അതായത് ഒരു ക്യാപ്റ്റൻ പറഞ്ഞു, അതൊരു മേജർ ആയിരുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, വൈദിക, നിങ്ങൾ അവിടേക്ക് പോകുക, അവിടെ ഒരു ക്യാപ്റ്റൻ മരിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾക്ക് യന്ത്രത്തോക്കിനാൽ വെടിയേറ്റിരിക്കുന്നു. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ഈ ക്യാപ്റ്റൻ മരണത്തോട് മല്ലിടുകയായിരുന്നു. അവർ അദ്ദേഹത്തെ ഒരു റെഡ് ക്രോസിന്റെ കൂടാരത്തിലേക്ക് വലിച്ചിട്ടിരുന്നു. അദ്ദേഹം അയാളെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചു. അയാൾ രക്തത്തിന്റെ കുടുകൂട ശബ്ദത്തിൽ കൂടെ നോക്കിയിട്ട് അതേ ശ്രീമാൻ എന്ന് പറഞ്ഞു. നിങ്ങൾ വൈദികനാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. ക്യാപ്റ്റൻ നിങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കറിയാമെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു. ഞാൻ ആയിരുന്നു എന്ന് പറഞ്ഞു. ക്യാപ്റ്റൻ, നീ എവിടെയാണ് അവനെ വിട്ടുകളഞ്ഞത് എന്ന് ചോദിച്ചു. നീ അവനെ വിട്ടെടുത്ത് തന്നെ നീ അവനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. അത് ശരിയാണ്. എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല എന്ന് ക്യാപ്റ്റൻ പറഞ്ഞു. നീ ഓർക്കുന്നതാണ് നിനക്ക് നല്ലത്, കാരണം നീ മരണത്തോട് മല്ലിടുന്ന ഈ രീതിയിൽ നിനക്ക് ഒന്നോ രണ്ടോ മിനിറ്റ് കൂടി നേരം മാത്രമേ ഉള്ളൂ എന്ന് വൈദികൻ പറഞ്ഞു. അവന്റെ വായ തുറക്കപ്പെടുകയും വായിൽ കൂടെയും ചെവിയിൽ കൂടെയും രക്തം വന്നുകൊണ്ടിരിക്കുകയും യന്ത്രത്തോക്കിന്റെ വെടിയുണ്ടകൾ അവനിൽ തുളച്ചു കയറിയിരുന്നു. നീ എളുപ്പം ഓർക്കുന്നതാണ് നിനക്ക് നല്ലത്, നിന്റെ ശ്വാസകോശങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വൈദികൻ പറഞ്ഞു. ആ ക്യാപ്റ്റൻ അവിടെ കിടന്ന മരണവുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ഭ്രമിക്കാൻ തുടങ്ങി. അപ്പോൾ അവന്റെ മുഖത്ത് ഒരു ചിരി വന്നിട്ട് എനിക്കിപ്പോൾ അറിയാമെന്ന് പറഞ്ഞു. നീ എവിടെയാണ് അവനെ വിട്ടത്? അവിടെ നിന്നും തുടങ്ങുക എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ എന്നെ നിദ്രയ്ക്കായി കിടത്തുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെയാണ് അദ്ദേഹം അവനെ വിട്ടുകളഞ്ഞത്, അവിടെയാണ് അവനത് കണ്ടുപിടിച്ചതും. നിങ്ങളുടെ സഭാസംഘടന വചനത്തിന് വിപരീതമായിട്ട് എന്തെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അതിനെ അവിടെ തന്നെ ഇട്ടുകൊള്ളുക. നേരെ തിരിച്ചു വരിക. അവൻ വചനത്തെ സത്യമാണെന്ന് തെളിയിക്കുന്നതിന് സജീവമായിരിക്കുന്നു. അതായിരുന്നു യേശു എല്ലായ്പ്പോഴും പിതാവിന്റെ ഇഷ്ടത്തെ ചെയ്തിരുന്നത്. ശരി, അതിനാൽ നിക്കോദിമസിന്റെ സഭാസംഘടനയുടെ ധാരണ ദൈവത്തിന് യാതൊന്നും അർത്ഥമാക്കിയിരുന്നില്ല. അവനൊരു വലിയ ആളായിരുന്നു എന്നുള്ളത് ഒരു കാര്യമല്ല. സഭാസംഘടനകളിൽ നാം അതിനെ അപ്രകാരം വിളിക്കുന്നു. അവൻ ഇസ്രായേലിന്റെ ഒരു ഉപദേഷ്ടാവും അവന്റെ സകല പഠിത്തവും വിവേകവും അവൻ ക്രിസ്തുവിന്റെ മുമ്പിൽ നിന്നപ്പോൾ യാതൊന്നും അർത്ഥമാക്കാതെ അവൻ വെറുമൊരു ശാസ്ത്രം മാത്രമായിരുന്നു. ജനങ്ങളെല്ലാം അവനെ വിശുദ്ധ പിതാവായ നിക്കോദിമോസേ ഞങ്ങൾ നിന്നെ വണങ്ങുന്നു എന്ന് പറയുന്നതായി ഞാൻ ഊഹിക്കുന്നു. എന്നാൽ യേശു അവൻ ദൈവം മുമ്പാകെ നിന്നപ്പോൾ അവന്റെ അജ്ഞതയ്ക്കായി യേശു അവനെ ശാസിച്ചു. അതിനാൽ അതെല്ലാം കൂടി എന്തിലേക്കാണ് പോകുന്നതെന്നുള്ളത് മറന്നു കളയുക. വരിക, നമുക്ക് ദൈവത്തിങ്കിലേക്ക് പോകാം. അത് ശരിയാണ്. അതുപോലെ തന്നെ കോഹരയുടേതോ ആദാമിന്റെയോ വലിയ വിവേകം യാതൊന്നും അർത്ഥമാക്കിയിരുന്നില്ല. അവർ ഓരോരുത്തരും ദൈവത്തിന്റെ ന്യായീകരിക്കപ്പെട്ട സന്ദേശത്തെ നിഷേധിച്ചിരുന്നു. ഇപ്പോൾ അടുത്ത് ശ്രദ്ധിക്കുക, നാം കുറച്ച് ഉയർന്ന ജലനിരപ്പിലേക്ക് ഒരു മിനിറ്റിനുള്ളിൽ കടക്കാൻ പോവുകയാണ്. അവരിൽ ഓരോരുത്തരും നിക്കോദിമോസും കോഹരയും നിമ്രോദും മറ്റുള്ളവരും കുഴപ്പത്തിലായതിന്റെ കാരണം അവർ ദൈവത്തിന്റെ ന്യായീകരിക്കപ്പെട്ട ആ കാലത്തേക്കുള്ള വചനവുമായി വന്ന സന്ദേശവാഹകനെ തിരിച്ചറിയാഞ്ഞതിനാലായിരുന്നു. ഇപ്പോൾ ആർക്കും അതറിയാം, നമുക്കതിൽ നീണ്ട സമയം നിൽക്കാൻ കഴിയുന്നതാണ്. ദൈവം ഒരു പ്രത്യേക കാര്യം നടക്കുമെന്ന് മുൻകൂട്ടി പറയുമ്പോൾ മനുഷ്യൻ സംഘടന ഉണ്ടാക്കിയിട്ട് മനുഷ്യരെ ശരിക്കും അതിലൊരുക്കുന്നു. ഒരു മസിഹായുടെ വരവുണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഓ, യഹൂദന്മാർ അതെ, തീർച്ചയായും വിശ്വസിച്ചിരുന്നു. എന്നാൽ യേശു വന്നപ്പോൾ അവർ പറഞ്ഞു അത് അവനായിരിക്കാൻ കഴിയുകയില്ല. അവർ വചനത്തെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. യേശു ഒരിക്കലും വചനത്തിന് വിപരീതമായി വന്നില്ല. അവൻ വന്നിരുന്നു, എന്നാൽ അവൻ വചനത്തിന്റെ സഭയാ സംഘടനയുടെ വ്യാഖ്യാനത്തിന് വിപരീതമായിട്ട് വന്നു. മോശ വചനത്തിന് വിപരീതമായിട്ട് വന്നില്ല, അവൻ ശരിക്കും വചനപ്രകാരം തന്നെ വന്നു. എന്നാൽ കോഹര അത് കാണുന്നതിൽ പരാജയപ്പെട്ടു പോയി. അങ്ങനെ എല്ലായ്പ്പോഴും ഈ രീതിയിലായിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ കാലത്തെ സന്ദേശം തന്നെ എന്തെങ്കിലും ഞങ്ങളുടെ പക്കൽ സത്യമുണ്ടെന്നും ഞങ്ങൾക്ക് ഇതുണ്ടെന്നും അതുണ്ടെന്നും പറയുന്നതായിരിക്കാൻ കഴിയില്ല. അത് അവന്റെ വചനത്തിൽ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതായിരിക്കണം. അതിനുശേഷം വചനം കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് വചനത്താൽ ശരിയായ രീതിയിൽ തെളിവാക്കിയിട്ടുള്ളതായിരിക്കണം. യേശു വചനത്താൽ ശരിയായ വിധം ദൈവം തെളിയിച്ചതായിരുന്നു. നിങ്ങൾ മോശയെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ നാളം അറിയുമായിരുന്നു എന്നവൻ പറഞ്ഞു. പ്രവാചകന്മാർ അവനെ കുറിച്ച് പറഞ്ഞിരുന്നു അവൻ എന്തായിരുന്നുവെന്ന് എല്ലാ പ്രവാചകന്മാരും കൽപ്പിച്ചിരുന്നു. എന്നിരിക്കലും അത് അവരെ അന്ധരാക്കിയിരുന്നു. അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ യേശു, ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയും ടേപ്പിന് വേണ്ടി പറയുകയാണ്, നോക്കൂ, കാലത്തെ സന്ദേശത്തോടൊപ്പം ദൂതനുമാകുന്നു. നിങ്ങൾ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റിന്റെ അടുക്കൽ പോയാൽ അവർ പറയും ഞങ്ങൾക്കത് കിട്ടിയിരിക്കുന്നു, അത് ശബത്ത് പാലിക്കുകയാണ്. നിങ്ങളതിനെ തിരുവെഴുത്തിൽ കാണിക്കുക. ശ്രീമതി എഡി ബേക്കർ അവർക്ക് കിട്ടിയിരിക്കുന്നുവെന്ന് പറയുന്നു, എനിക്ക് കാണിച്ചു തരിക. യഹോ വിറ്റ്നസ് പറഞ്ഞു അവർക്ക് കിട്ടിയിരിക്കുന്നുവെന്ന്, എനിക്ക് കാണിച്ചു തരിക. മെത്തഡിസ്റ്റ് അവർക്ക് കിട്ടിയിരിക്കുന്നുവെന്ന് പറഞ്ഞു, എനിക്ക് കാണിച്ചു തരിക. ബാപ്റ്റിസ്റ്റ് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞു, എനിക്ക് കാണിച്ചു തരിക. ഏതൊരു സഭാസംഘടനക്കാരും അതെനിക്ക് കാണിച്ചു തരിക. അവരെല്ലാം ദൈവ ഇഷ്ടത്തിന് പുറത്താണെന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരുന്നു. അവരെല്ലാം വിപരീതമായിട്ട് ദൈവവചനത്തിന് പകരം മനുഷ്യ സമ്പ്രദായങ്ങളെ പഠിപ്പിക്കുന്നു. വാസ്തവത്തിൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അതേ രീതിയിൽ ഇവരിൽ ഒരാൾ പോലും സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ആരെങ്കിലും വന്നിട്ട് എന്റെ പക്കൽ ഈ കാലത്തേക്കുള്ള സന്ദേശമുണ്ടെന്ന് പറഞ്ഞാൽ അവൻ ആദ്യമായിട്ട് വ്യക്തമായി കണ്ടിരിക്കുകയും അത് വരുമെന്ന് മുൻകൂട്ടി പറയപ്പെട്ടതുമായിരിക്കണം. യോഹന്നാൻ സ്നാപകൻ അവിടേക്ക് നടന്നു വന്നപ്പോൾ നീ ക്രിസ്തുവാണോ എന്നവർ ചോദിച്ചു. ഞാനല്ല എന്നവൻ പറഞ്ഞു. നീ ഏലിയാവാണോ? അല്ല എന്നവൻ പറഞ്ഞു. നീ ആരാകുന്നുവെന്ന് അവർ ചോദിച്ചു. അവൻ അവനെ തന്നെ തിരിച്ചറിയിക്കാൻ കഴിഞ്ഞിരുന്നു. അവന്റെ പക്കൽ ആ നാഴികയിലേക്കുള്ള സന്ദേശമുണ്ടായിരുന്നു. ഞാൻ യെശയ്യ പ്രവാചകൻ പറഞ്ഞതുപോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാകുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്റെ ജനനവും ജീവിതവും അതുമായി താരതമ്യപ്പെടുന്നില്ലെങ്കിൽ എന്നെ സ്വീകരിക്കേണ്ട. യേശു വന്നപ്പോഴും അതേ കാര്യം തന്നെയായിരുന്നു. ഒരു സന്ദേശത്തോടുകൂടെയുള്ള ദൂതൻ ദൈവത്താൽ മുൻകൂട്ടി പറഞ്ഞ ഒരു സന്ദേശമായിരിക്കണം. അപ്പോൾ ഈ ദൂതനിൽ കൂടെ ദൈവം സംസാരിക്കുകയും അത് സത്യമാണെന്ന് തെളിയിച്ചു കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? ഇത് മനസ്സിലാക്കുക, ഇതാദ്യമായിട്ട് മുൻകൂട്ടി യഹോവ ഇപ്രകാരം അരുളിച്ചതായിരിക്കണം. അപ്പോൾ ദൂതനും തന്റെ സന്ദേശവും ദൈവം എന്താണോ ആ സമയത്തേക്ക് സംഭവിക്കുമെന്ന് പറഞ്ഞത് അത് തന്നെയായിരിക്കും. മോശയും അപ്രകാരമായിരുന്നു. ആ കാരണത്താലാണ് അവൻ ദൈവം മുമ്പാകെ കവണ്ണി വീണിട്ട് ദൈവമേ നീയാണ് എന്നെ അയച്ചതെന്ന് പറഞ്ഞത്. ആ കൂട്ടരിൽ നിന്നും നിന്നെ തന്നെ വേർപെടുത്തുക എന്ന് ദൈവം പറഞ്ഞു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അതെല്ലാം ഇപ്പോഴും മനുഷ്യന്റെ മനസ്സിനെ വളച്ചു തിരിച്ചിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഓർക്കുക, തന്റെ വചനത്താൽ മുൻകൂട്ടി പറയുകയും തന്റെ വചനത്താൽ വ്യക്തമായും തെളിയിച്ചിരിക്കുകയും ചെയ്യുന്നു. യേശു പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ പ്രവൃത്തിയെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കണ്ട. പാപത്തെക്കുറിച്ച് എന്നെ ആർക്ക് ബോധ്യം വരുത്താൻ കഴിയും? ഞാനൊരു അവിശ്വാസിയാണെന്ന് നിങ്ങളിൽ ആർക്കെന്നെ കാണിച്ചു തരാൻ കഴിയും? നിക്കോദിമസ് പറഞ്ഞു, റബ്ബി, നീ ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു, കാരണം ദൈവം കൂടെയില്ലാതെ നീ ചെയ്യുന്ന പ്രവൃത്തികളെ ചെയ്യാൻ ആർക്കും കഴിയുകയില്ല. അതിനാൽ അത് അവനൊരു വിശ്വാസിയാണെന്നുള്ളതിനെ കാണിച്ചു. ഇപ്പോൾ നമുക്ക് സഭയുടെ ചരിത്രം അറിയാം. ഇപ്പോൾ നിങ്ങളുടെ ചിന്തിക്കുന്ന തൊപ്പി ധരിച്ചുകൊള്ളുക. നാം താമസിച്ചിട്ടില്ല. അതിനാൽ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ എനിക്ക് കഴിയാവുന്നിടത്തോളം എളുപ്പമാക്കാൻ ശ്രമിക്കുന്നതാണ്. ടേപ്പിനോട് ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. സഭയുടെ ചരിത്രം എപ്പോഴെങ്കിലും വായിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ആദ്യമായിട്ട് ക്രിസ്തുമതം എപ്പോഴെങ്കിലും സംഘടനയായിട്ടുണ്ടെങ്കിൽ അത് റോമൻ കത്തോലിക്ക സഭയാണെന്നുള്ള കാര്യം അറിയാം. അതിനു മുമ്പായി എപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ആരെങ്കിലും എന്നെ ചരിത്രത്തിൽ നിന്നും കൊണ്ടുവന്ന് കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പോൾ ബോയ്ഡിന്റെ ഒരു ഉറ്റ സുഹൃത്താകുന്നു, അതുപോലെ വളരെയധികം ചരിത്രകാരന്മാരുടെയും ആകുന്നു. എന്റെ പക്കൽ പഠനമുറിയിൽ ദി പോസ്റ്റ് നൈസിൻ കൌൺസിലും നൈസിൻ ഫാദേഴ്സും സഭയുടെ സകല വിശുദ്ധ എഴുത്തുകളും എനിക്കറിയാവുന്നതെല്ലാം ഉണ്ട്. 33 വർഷങ്ങൾ ഞാനിത് പഠിക്കുകയും നോക്കുകയും ചെയ്തു. അവിടെ യാതൊരു സഭാ സംഘടനയും ഇല്ലായിരുന്നു. സഭാ സംഘടനയുടെ മാതാവ് കാത്തോലിക്ക സഭയാണ്. അത് സത്യമാണെന്ന് നാം അറിയുന്നു. കത്തോലിക്ക സഭ വരുന്നത് വരെ ഒരിക്കലും സഭ സംഘടിച്ചിട്ട് ഒരു സഭാ സംഘടന ഇല്ലായിരുന്നു. കത്തോലിക്ക എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സാർവജനീയമായത് എന്നാകുന്നു. അവർ ഒരു സംസ്ഥാന സഭാ മതമുണ്ടാക്കുകയും ആ സമയത്ത് ലോകത്തിന്റെ നല്ലൊരു ഭാഗം കീഴടക്കുകയും ചെയ്തു. അതൊരു സംസ്ഥാന സഭയും അതിനെ അനുസരിക്കാത്തവരെ കൊന്നുകളയുകയും ചെയ്തിരുന്നു. നിക്കയ സമിതിയുടെ 15 രക്തപങ്കലമായ പോരാട്ടത്തിൽ ദൈവത്തിന്റെ പ്രവാചകന്മാർ ആ കാര്യങ്ങൾക്കായി അവിടെ നിന്നിരുന്നു. കത്തോലിക്ക സഭയാണ് ആദ്യം ഇത് തുടങ്ങിയത്. നമുക്ക് എല്ലാവർക്കും അതറിയാം. ഞാനതിവിടെ പഠിപ്പിച്ചിരുന്നു. അക്വിലയും പ്രിസില്ലയും, അക്വില റോമിലെ സഭയുടെ പാസ്റ്ററായിരുന്നു. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാ വീണപ്പോൾ അത് ആകാശത്തിന് കീഴിലുള്ള സകല രാജ്യങ്ങളിലുമുള്ള യഹൂദന്മാരുടെ മേൽ വീണിരുന്നു. എന്നാൽ അതിന് കുറച്ച് ദിവസത്തിന് ശേഷം പത്രോസ് വെൺപാടത്തിൽ വെച്ചൊരു ദർശനമുണ്ടായിട്ട് കൊർനെലിയോസ് എന്ന ഒരു നീതിമാനായ റോമാക്കാരന്റെ അടുക്കൽ പോകുന്നതിനും അവിടെ ചെന്നവൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വീഴുകയും ചെയ്തു. അതിനുശേഷം പ്രതാപമുള്ളവരായ മനുഷ്യർ അത് സ്വീകരിക്കാൻ തുടങ്ങി. അക്വിലയും പ്രിസില്ലയും റോമിലേക്ക് പോകുകയും അവർ സംഘടിച്ചിട്ട് അല്ല, അവർ ഒരിക്കലും സംഘടിച്ചിരുന്നില്ല, എന്നാൽ റോമിലെ ആദ്യത്തെ സഭയെ ക്രമത്തിലായി ഒരുക്കി വെച്ചു. അങ്ങനെ അവർ ചെയ്തപ്പോൾ അവർക്ക് അവരുടെ സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു. അവർ ക്ലൌഡിയസ് തന്റെ വാഴ്ചക്കാലത്ത് യഹൂദന്മാരെ എല്ലാം റോമിൽ നിന്നും ബഹിഷ്കരണം ചെയ്തു. ആ സമയത്താണ് പത്രോസ് റോമിൽ ഉണ്ടായിരുന്നതെന്ന് റോമൻ കാത്തോലിക്ക സഭ പറയുന്നത്. പത്രോസ് എപ്പോഴെങ്കിലും റോമിൽ ആയിരുന്നതിന്റെ ഒരു തിരുവെഴുത്ത് എനിക്ക് കാണിച്ചു തരിക, അല്ലെങ്കിൽ അവൻ അവിടെ ആയിരുന്നതിന്റെ ഏതെങ്കിലും ഒരു ചരിത്ര തെളിവ് കാണിച്ചു തരിക. ദൈവവചന പ്രകാരം അവനില്ലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പത്രോസ് ഒരു യഹൂദനായിരിക്കെ വിഗ്രഹാരാധനയും അതുപോലെയുള്ള കാര്യങ്ങളും എങ്ങനെ പടുത്തുയർത്താൻ കഴിയും? അവന്റെ ഇവിടെയുള്ളതായ ഉപദേശങ്ങൾക്ക് വിരോധമായിട്ട് എങ്ങനെ അവന് പോകാൻ കഴിയും? അസംബന്ധമാകുന്നു. പ്രൊട്ടസ്റ്റന്റിലും അത് കൂടിയ കാര്യമല്ല. കർത്താവ് അനുഗ്രഹിക്കുന്ന പക്ഷം നാം ഇതിൽ കൂടി കടക്കുന്നതാണ്. ശ്രദ്ധിക്കുക, പത്രോസ് റോമിലായിരുന്നുവെന്ന് സഭ പറയുന്ന അതേ സമയത്ത് തന്നെ ക്ലൗഡിയസ് എല്ലാ യഹൂദന്മാരെയും റോമിൽ നിന്ന് പുറത്താക്കിയെന്ന് ചരിത്രം പറയുന്നു, വേദപുസ്തകം പറയുന്നു. പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫേസസിലെത്തി ചില ശിഷ്യന്മാരെ കാണുകയും അവിടെ അക്വിലയും പ്രിസ്സില്ലയും സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അവർ പോയിക്കഴിഞ്ഞതിനു ശേഷം ഈ സഭയിലെ റോമക്കാരായ സഹോദരന്മാർ അവരുടേതായ ആശയങ്ങളെ രൂപീകരിക്കാൻ തുടങ്ങിയും അവർ വിഗ്രഹാരാധനയെ ചേർക്കുകയും ചെയ്തു. അതിനുശേഷം കുസ്തന്തിനോസ്, അവന്റെ മാതാവ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിരുന്നു, തന്റെ മകനും അങ്ങനെ ആയിരിക്കാൻ ആശിച്ചു. എന്നാൽ അവനൊരു രാഷ്ട്രീയക്കാരനായിരുന്നു. റോമിൽ അധികം പേരും അല്ലെങ്കിൽ അതിന്റെ ഒരു വലിയ ഭാഗം അല്ലെങ്കിൽ പാവപ്പെട്ട വർഗം രക്ഷയെ ക്രിസ്തുവിൽ കൂടെ സ്വീകരിച്ചിരിക്കുന്നത് അവൻ കണ്ടു. അതിനുശേഷം അവർ വളരെ പ്രസിദ്ധിയുള്ളവരായി. കാരണം അവർ വീനസിനെ എടുത്തിട്ട് മറിയാമിനെ സ്ഥാപിക്കുകയും ജൂപ്പിറ്ററിനെ എടുത്തിട്ട് പത്രോസിനെ സ്ഥാപിക്കുകയും അങ്ങനെ എല്ലാമായിട്ട് ശിഷ്യന്മാരെയും എടുത്തിട്ട് അതൊരു വളരെ കീർത്തികെട്ട മതമായി മാറി. അവർ ധീരതയുള്ളവരായിരുന്നു. ഈ ക്രിസ്ത്യാനികൾ മരിക്കാൻ തയ്യാറായിരുന്നു. ഞങ്ങളായിരുന്നു ആരംഭം എന്ന് കത്തോലിക്ക സഭ പറയുന്നു. അത് ശരിക്കും സത്യമാണ്. കത്തോലിക്ക സഭ പെന്തക്കോസ്ത് നാളിൽ തുടങ്ങി. എന്നാൽ എന്താണ് അവളെ പുറത്താക്കിയതെന്ന് വെച്ചാൽ, അവൾ സംഘടനയായിട്ട് വചനത്തിൽ നിന്നും മതവിശ്വാസ പ്രമാണങ്ങളെ കുത്തിവെച്ചതാണ്. ഏറ്റവും പുതിയ മതവിശ്വാസം എന്നത് 10 വർഷം കഴിഞ്ഞവരായി നിങ്ങൾക്കറിയാം. ഏറ്റവും പുതിയ മതസിദ്ധാന്തം 10 വർഷം മുമ്പ് മറിയം ആരോഹണം ചെയ്തു എന്നതാണ്. വേറൊരു മതസിദ്ധാന്തം അതിനോട് ചേർക്കപ്പെട്ടു. തിരുവെഴുത്തിന് പകരം ഇത് മതസിദ്ധാന്തമാണ്. തിരുവെഴുത്ത് എന്താണോ പറയുന്നതെന്ന് അവർ കാര്യമാക്കുന്നില്ല. എന്നാൽ സഭ എന്താണോ പറയുന്നത് അതാണ് അവർ കാര്യമാക്കുന്നതെന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരും. ദൈവം തന്റെ സഭയിലാകുന്നുവെന്ന് ആ പുരോഹിതൻ എന്നോട് പറഞ്ഞു. ദൈവം തന്റെ വചനത്തിലാകുന്നുവെന്ന് ഞാൻ പറഞ്ഞു. കൊള്ളാം, ആ വേദപുസ്തകം തുടക്കത്തിലെ കത്തോലിക്ക സഭയുടെ വരും ഒരു ചരിത്രം മാത്രമാകുന്നു എന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ ഈ തുടക്കത്തിലെ കത്തോലിക്ക സഭക്കാരനാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങളൊരു പുരോഹിതനായിരിക്കുന്നതിലും കൂടുതൽ എന്നെ ഒരു കത്തോലിക്കനാക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഞാൻ അതാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോസ്തോലന്മാർ എന്താണോ പഠിപ്പിച്ചത് അത് പരിപൂർണമായി ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ മനുഷ്യൻ അതിലേക്ക് എന്താണോ കുത്തിവെച്ചത് അത് നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്രകാരമാണത് പോയിരിക്കുന്നത്. തീർച്ചയായും ആയിരുന്നു. അതേപ്രകാരം തന്നെയാണ് അത് പോയിരിക്കുന്നത്. ഇപ്പോൾ ചരിത്രത്തെ ശ്രദ്ധിക്കുക. അവർ അതിനുശേഷം മതസിദ്ധാന്തങ്ങളും സിദ്ധാന്തവും കൂട്ടിച്ചേർക്കാൻ തുടങ്ങി. പൗലോസ് വന്നപ്പോൾ അവൻ ആദ്യത്തെ സഭയെ സന്ദർശിക്കുക പോലും ചെയ്തില്ല എന്ന് നമുക്ക് ചരിത്രപ്രകാരം അറിയാം. കാരണം വിഗ്രഹാരാധനയെ അവന് സഹിക്കാൻ കഴിയില്ലായിരുന്നു. അവൻ രണ്ടാമത്തെ സഭയായ അവർ സ്ഥാപിച്ചതായ റോമിലെ രണ്ടാമത്തെ സഭയെ സന്ദർശിച്ചു. നിക്യാസമിതി വന്നപ്പോൾ അവിടെ കുസ്തന്തിനോസ് തന്റെ രാജ്യത്തെ ഒത്തൊരുമിക്കുന്നതിനുള്ള ആശയത്തെ കണ്ടു. അതേ കാര്യം തന്നെ ആഹാബ് ഇസബേലിനെ വിവാഹം കഴിക്കുന്നതിൽ കൂടെ ചെയ്തിരുന്നു. അങ്ങനെ തന്റെ ജനങ്ങളെ ഒത്തൊരുമിപ്പിച്ചൊരു ശക്തമായ രാജ്യത്തെ ഉണ്ടാക്കുന്നതിനുള്ള അവസരത്തെ അവൻ കണ്ടപ്പോൾ അവരുടെ മതത്തെ തന്നെ അതിനെ എടുക്കാമെന്ന് അവൻ വിചാരിക്കുകയും അവനവർക്ക് ഒരു സഭാ സംസ്ഥാന മതം ഉണ്ടാക്കുകയും ചെയ്തു. പിന്നെ അവർക്ക് നിക്യാസമിതി വന്നപ്പോൾ അവർ ഒരു ദൈവമാണോ അതോ മൂന്ന് ദൈവമാണോ, പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണോ അതോ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണോ, അങ്ങനെയുള്ള ഈ ചോദ്യങ്ങളെല്ലാം അവർ ഉയർത്തിക്കൊണ്ടുവരികയും അതിന്റെ ഒരു പ്രകടനം നടത്തുകയും ചെയ്തു. അങ്ങനെ അവർ അത് ചെയ്തപ്പോൾ ചെടയാടുകളുടെ തോൽ ചുറ്റി സസ്യാഹാരം തിന്നുകൊണ്ട് അവരിൽ കുറച്ച് പഴയ പ്രവാചകന്മാർ അവിടെ എത്തിയിരുന്നു. അത് ശരിയാണ്. എന്നാൽ ആ വലിയ ഉന്നത പദവിയിലുള്ളവർ അവരുടെ രീതിയെ സഭയിൽ പ്രവർത്തിച്ചിട്ട് ലോകജ്ഞാനം കൊണ്ട് അവരെ അടച്ചു കളഞ്ഞു. എന്നാൽ ഇവരുടെ മക്കൾ യഹോവായി പ്രകാരം ചെയ്യുന്ന അരുളിച്ചെയ്ത വചനമുണ്ടായിരുന്നു. അങ്ങനെ അവൾ വിഗ്രഹാരാധനയുടെ അന്ധകാരത്തിലേക്ക് ഏകദേശം 1000 വർഷത്തെ കടന്നുപോയി. എന്നാൽ അവൾ വീണ്ടും പുഷ്പിച്ചു കടന്നു വന്നു. അത് ശരിയാണ്. നിങ്ങൾക്കതിനെ കൊല്ലാൻ കഴിയില്ല. ഈ കാലമെല്ലാം അവർ തിന്നുകളഞ്ഞതിന് ഞാൻ പകരം നൽകും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഈ സഭാ സംഘടനകൾ മതസിദ്ധാന്തത്തെ കൂട്ടിച്ചേർത്തു. ഇത് ചെയ്യുന്നതിനു വേണ്ടി, അതായത് മതസിദ്ധാന്തത്തെ കൂട്ടിച്ചേർക്കുന്നതിനായി, ഏതൊരു സഭയ്ക്കും ഏതൊരു സഭാ സംഘടനയ്ക്കും എപ്പോഴെങ്കിലും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അകന്നു പോകുന്നതിനു വേണ്ടിയുള്ള ഒരേ ഒരു വഴി എന്നത് വിശുദ്ധ തിരുവെഴുത്തിന് പകരം മതസിദ്ധാന്തത്തെ കൂട്ടിച്ചേർക്കുക എന്നതാകുന്നു. അത് നിങ്ങളുടെ സമ്പ്രദായത്തെ അല്ലെങ്കിൽ സഭയുടെ ഉപദേശത്തെ, അത് തിരുവെഴുത്തിന് വിപരീതമാണെങ്കിലും അത് ഉണ്ടാക്കാനിടയാക്കുന്നു. അവർ ചെയ്ത അതേ കാര്യം തന്നെ നിങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ റോമൻ കത്തോലിക്കാരെ കുറ്റം വിധിക്കാൻ കഴിയും? നിങ്ങൾക്കിത് മനസ്സിലായോ? ശരി, ഇതൊന്ന് ചിന്തിക്കുക. തിരുവെഴുത്തിന് പരാജയപ്പെടാൻ കഴിയില്ല. മതസിദ്ധാന്തങ്ങൾ ഒരു കള്ളമായിട്ടാണ് തുടങ്ങുന്നത്. നിങ്ങളൊരു സഭാസംഘടനയെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്കൊരു മതസിദ്ധാന്തം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം അതെന്തോ അത് കൂട്ടിച്ചേർത്തതാണ്. അത് തിരുവെഴുത്തല്ല. അത് തിരുവെഴുത്തിൽ ഇല്ലാതെയുമിരിക്കുന്നു. സംഘടന എന്നൊരു കാര്യമേ ഇല്ല. നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സഭാസംഘടന ഉണ്ടാക്കുവേനെന്ന് യേശു ഒരിക്കലും അധികാരം കൊടുത്തുവിട്ടില്ല. ഇല്ല ശ്രീമാൻ, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഇത് ചെയ്യുന്നത് വിശുദ്ധ തിരുവെഴുത്തിനെ നിഷേധിച്ചു കളയുകയാണ്. അങ്ങനെ ഇത് ചെയ്യപ്പെട്ടപ്പോൾ ജന്മത്താലുള്ള സഭയിൽ നിന്നും മതവിശ്വാസത്താലും മതസിദ്ധാന്തങ്ങളാലുമുള്ള സഭ എന്ന് മാറ്റപ്പെട്ടു. സഭ എന്നല്ല, ഞാൻ അതിനായി ക്ഷമയാചിക്കട്ടെ, ഇത് ലോഡ്ജ് ആകുന്നു. നിങ്ങൾ സഭയിലേക്ക് ജനിച്ചിരിക്കുകയും ലോഡ്ജിലേക്ക് ചേരുകയും ചെയ്തിരിക്കുന്നു. ഇത് ബാപ്റ്റിസ്റ്റ് സഭ എന്നല്ല, മെതഡിസ്റ്റ് സഭ എന്നല്ല, പെന്തിക്കോസ്റ്റൽ സഭ എന്നല്ല, ഇത് ബാപ്റ്റിസ്റ്റ് ലോഡ്ജ്, മെതഡിസ്റ്റ് ലോഡ്ജ്, പെന്തിക്കോസ്റ്റൽ ലോഡ്ജ് എന്നാകുന്നു. നിങ്ങൾ അവയിൽ ചേരുന്നു, നിങ്ങൾക്ക് സഭയിൽ ചേരാൻ കഴിയുകയില്ല, അങ്ങനെ ഒരു കാര്യമേയില്ല, നിങ്ങൾ അതിലേക്ക് ജനിച്ചിരിക്കുന്നു. നിക്കോദിമോസിനോട് അത് പറഞ്ഞിരുന്നു, അതുകൊണ്ട് നിങ്ങൾ എവിടെയായിരിക്കുന്നുവെന്ന് നിങ്ങൾ നോക്കുക. ഹോ, അതിനാലാണ് ഞാൻ അതിനെതിരായിരിക്കുന്നത്. അതിലുള്ള ജനങ്ങളോടെതിരല്ല, ആ സമ്പ്രദായത്തോടാണ് ഞാൻ എതിരായിരിക്കുന്നത്. കാരണം അവരുടെ മൂപ്പന്മാരിൽ ഒരുവൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവരുടെ സഭയിലുള്ളവർ ബൈബിളുള്ള എന്തെങ്കിലും ആ ഉപദേശത്തിന് വിപരീതമായിട്ട് പ്രസംഗിക്കുകയും ആ സഭയിലുള്ള അവരുടെ അധികാരപത്രം അങ്ങനെ ഇപ്രകാരം ബഹിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. അതേ ശ്രീമാൻ, അവരിൽ ചിലർ അത്രയും വൃത്തികെട്ടവരായിട്ട് അവർ ഒരു ഉണർവിനെ അവരുടെ തന്നെ സ്വന്തമായ ഒരു മനുഷ്യനായിരിക്കാതെ വേറൊരു സഭയിലേക്ക് പോകാൻ പോലും ഇടയാക്കുന്നില്ല. ആരോ ഒരിക്കൽ ഒരു പ്രാസംഗികന് ഈ ദേശത്ത് തന്നെ ഒരു പ്രാസംഗികൻ തെരുവിൽ നിന്നുകൊണ്ട് ഒരു മാനസാന്തരത്തിനായി കരയുകയും യാചിക്കുകയും ചെയ്തുകൊണ്ട് വന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൽ നിറവീൻ എന്നതുപോലെയുള്ള കാര്യങ്ങളെ പറഞ്ഞു. പെന്തക്കോസ്റ്റ് സംഘടനയിലുള്ള ആരോ വന്നിട്ട് മാനസാന്തരത്തിനായി ഒരു ഡോളർ അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പോയി. കാരണം അവൻ അവന്റെ സഭയ്ക്കെതിരായിട്ട് വ്യഭിചാരം ചെയ്തിരുന്നു. കത്തോലിക്കരെ കുറിച്ചൊന്ന് സംസാരിക്കുക. അത് ശരിയാണ്, ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അല്ലെങ്കിൽ ഈ സഭ എങ്ങനെയായാലും അത് ചെയ്യുന്നു. തിരുവഴുത്തിനെ നിഷേധിക്കുന്നതിനായി ഇത് ചെയ്യുകയും അങ്ങനെ അത് ചെയ്തു കഴിയുമ്പോൾ, അതായത് നിങ്ങൾ മതസിദ്ധാന്തത്തെ ചേർക്കുകയും ഒരു സഭാസംഘടനയിൽ ചേരുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയമേ നിങ്ങളുടെ ആദ്യത്തെ മതസിദ്ധാന്തത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നു. കാരണം അത് തിരുവഴുത്ത് പ്രകാരമല്ലാത്തതിനാൽ എന്തോ അതിനോട് ചേർത്തതാകുന്നു. ഒരു മതസിദ്ധാന്തം എന്ന് വെച്ചാൽ ഒരു സ്ഥാനത്തെ എടുക്കുന്നതിനായി എന്തോ ചേർത്തതാകുന്നു, അത് ജനിക്കുന്നതിന്റെ സ്ഥാനത്തെ എടുത്തിരിക്കുന്നു. നിങ്ങൾ ഒരു സഭാസംഘടനയെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ഒരു മതസിദ്ധാന്തത്തെ ചേർക്കുന്നു. ശരി, അങ്ങനെ ഇത് ചെയ്തു കഴിയുമ്പോൾ പിന്നെ അത് ജനനത്താലുള്ള സഭയിൽ നിന്നും മതസിദ്ധാന്തത്താലോ മതവിശ്വാസ പ്രമാണത്താലോ ഉള്ള ലോഡ്ജായി മാറുന്നു. കാരണം അത് തിരുവെഴുത്ത് പ്രകാരമല്ലാതെ അത് സ്വയം മതസിദ്ധാന്തമാകുന്നു. നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സഭാസംഘടനകൾ ഉണ്ടാക്കാനോ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി സംഘടിക്കുന്നതിനായി പോകുവാൻ യേശു ഒരിക്കലും കൽപ്പിച്ചില്ല. നിങ്ങൾ പോയി ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നവൻ പറഞ്ഞു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. അതിനാൽ നിങ്ങൾ ഒട്ടുക്ക മുഴുവനായും പുറത്താകുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. നമുക്ക് മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് ഇതിനെ സമാപിച്ചു കളയാം. ഈ സമയത്ത് എന്തെങ്കിലും ശരിയായ വിധത്തിൽ ഇത് മുറുക്കാം. നിങ്ങൾ എത്ര പേരുടെ കയ്യിൽ യവന ഭാഷയിലെ സുനിശ്ചിതമായ ഡയലോഗിന്റെ പഴയ എഴുത്തിൽ നിന്നുള്ള നിഘണ്ടുവുണ്ട്? അത് വായിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് പാണ്ഡിത്യമുള്ളവനെ വിളിക്കുക. വായനശാലയിൽ പോയിട്ട് യവന ഭാഷയിലെ നിഘണ്ടുവെടുക്കുക. എന്നിട്ട് വെളിപാട് 17 അധ്യായം വായിക്കുക. നിങ്ങൾ വായിക്കുമ്പോൾ കിങ്സ് ജെയിംസ് വെർഷൻ അവിടെ ഇപ്രകാരം പറയുന്നു, അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ദൂഷണ നാമങ്ങൾ നിറഞ്ഞ കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇപ്പോൾ കിങ് ജെയിംസ് അതാണ് പറഞ്ഞത്. എന്നാൽ യഥാർത്ഥമായ വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത്, അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി, അപ്പോൾ ദൂഷണത്തിന്റെ നാമങ്ങൾ നിറഞ്ഞ് ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ്. ദൂഷണ നാമങ്ങളും ദൂഷണത്തിന്റെ നാമങ്ങളും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കുക, അത് റോമൻ സഭയാണ്. ലോകത്തിലെ ശക്തികളെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് 7 മലകളുടെ മേൽ ഇരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവളെ ഒരു വേശി എന്ന് വിളിച്ചിരിക്കുകയും അവൾ വേശ്യമാരുടെ മാതാവുമാകുന്നു. ശ്രദ്ധിക്കുക, ഒരു വേശി എന്നാൽ എന്താണ്? അതൊരു മനുഷ്യനായിരിക്കാൻ കഴിയുമോ? അതൊരു സ്ത്രീ ആയിരിക്കണം. അങ്ങനെ അതൊരു സ്ത്രീയാണെങ്കിൽ അതൊരു സഭയായിരിക്കണം. അവൾ അതുപോലെ തന്നെ വേശ്യമാരുടെ മാതാവായിരുന്നു. കൂടാതെ ശ്രദ്ധിക്കുക, അവളിൽ അദാഹത്തിൽ ഇറങ്ങിച്ചെല്ലട്ടെ, അവളിൽ ദൂഷണ നാമങ്ങളായിരുന്നു. എന്താകുന്നു ഇത്? ഇവിടെയുള്ള കത്ര ശുശ്രൂഷകരും ടേപ്പിലുള്ളവരും ശാന്തരായിരിക്കുക. എന്താണ് ഈ ദൂഷണ നാമങ്ങൾ? അത് മെത്തഡിസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, പ്രസ്ബിറ്റേറിയൻ, ലൂഥറൻ, പെന്തിക്കോസ്റ്റൽസ് ആദ്യമായതാണ്. ദൂഷണ നാമങ്ങൾ കാരണം അത് സംഘടനകളാകുന്നു, ദൈവത്തോട് വേശ്യാവൃത്തിയാകുന്നു. അത് അവളായിരിക്കുന്നത് പോലെ തന്നെയാണ്. ആ കൂട്ടത്തിലുള്ളവരായ ജനങ്ങൾ പറയും, അയാൾ ഒരു മെത്തഡിസ്റ്റ് ആകുന്നു, അയാൾ ഇത് ചെയ്യുന്നു, അയാൾ പെന്തിക്കോസ്റ്റുകാരനായിട്ട് ഇത് ചെയ്യുന്നു, അയാൾ പ്രസ്ബിറ്റേറിയൻകാരനായിട്ട് ഇത് ചെയ്യുന്നു. നിങ്ങൾക്കറിയാമോ, അവർ കലണ്ടറിലെല്ലാം ചെയ്യും. എന്താകുന്നു വിധം? അത് ക്രിസ്തുവിനെ പോലെ ഒരു ക്രിസ്ത്യാനി എന്ന നാമത്തിൽ വിളിക്കപ്പെടേണ്ടിയ നാമങ്ങളാണ്. എന്നാൽ അത് ദൂഷണ നാമങ്ങളാകുന്നു. അവർ സഭകളല്ല, അവർ സഭയെന്ന് തെറ്റായി വിളിക്കപ്പെടുന്നു, അവർ ലോഡ്ജുകളാണ്. ഞാൻ എന്തുകൊണ്ടാണ് സംഘടനകൾക്കെതിരായിരിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ജനങ്ങളോടല്ല, സംഘടനയുടെ സമ്പ്രദായത്തോടാണ്. ദൂഷണ നാമങ്ങളാണ്, ശ്രദ്ധിക്കുക, ലോഡ്ജുകളാണ്, തെറ്റായി സഭകൾ എന്ന് വിളിക്കപ്പെടുന്നു. മെത്തഡിസ്റ്റ് സഭ, ബാപ്റ്റിസ്റ്റ് സഭ, പ്രസ്ബിറ്റേറിയൻ സഭ, പെന്തിക്കോസ്റ്റ് സഭ, ലൂഥറൻ സഭ, യുണൈറ്റഡ് ബ്രദറൻസ് സഭ, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അത് തിരുവെഴുത്ത് പ്രകാരമല്ല. ഒരൊറ്റ സഭയേ ഉള്ളൂ. നിങ്ങൾക്കതിൽ ചേരാൻ കഴിയില്ല. നിങ്ങളതിൽ ജനിച്ചിരിക്കുന്നു, നിങ്ങളതിൽ മുൻനിർണയിക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ അജ്ഞേയമായ ദേഹം, അതായത് യേശുക്രിസ്തുവിന്റെ അജ്ഞേയമായ ഈ ഭൂമിയിലുള്ള ദേഹം, വചനം ജഡമായി വെളിപ്പെട്ടതാകുന്നു. ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും അതിൽ യാതൊന്നിലും ഉൾപ്പെടുന്നില്ല. അവരുടെ ഇടയിൽ നിന്നും പുറത്തു കടന്നു വരുവീൻ എന്നവൻ പറഞ്ഞു. അതെ, ഇപ്പോൾ എളുപ്പം നോക്കുക, ഞാൻ നിങ്ങളെ ക്ഷീണിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ സ്വല്പം കൂടി സമയം എനിക്കിപ്പോൾ തരികയാണെങ്കിൽ ഞാൻ എനിക്ക് കഴിയാവുന്നിടത്തോളം എളുപ്പം പോകുന്നതാണ്. നിങ്ങൾ ഇത് വിട്ടുപോകാതെ മനസ്സിലാക്കിയിരിക്കാൻ ഞാൻ തീർച്ചയായും ആഗ്രഹിക്കുന്നു. ഓർക്കുക, മാതാവായ റോമിൽ നിറയെ ദൂഷണ നാമങ്ങളും അവൾ വേശ്യമാരുടെ മാതാവുമായിരുന്നു. അങ്ങനെ അവർ വേശ്യമാരാകുന്നുവെങ്കിൽ ഒരു വേശ്യ എന്നാൽ എന്താണ്? ഒരു മഹാവേശി എന്നാൽ എന്താണ്? അത് രണ്ടും ഒരു വേശി എന്ന പോലെ തന്നെയാകുന്നു. അതൊരു സ്ത്രീ അവളുടെ വിവാഹ പ്രതിജ്ഞയോട് അസത്യമായി ജീവിക്കുന്നതാണ്. ക്രിസ്തുവിന്റെ സഭയെന്ന് അവകാശപ്പെടുന്ന ഏതൊരു സഭയും ദൈവത്തിന്റെ വചനത്തെ നിഷേധിക്കുമ്പോൾ അവളവളുടെ വിവാഹ പ്രതിജ്ഞയോട് സത്യവിരുദ്ധമായിരിക്കുന്നു. അപ്പോൾ അവൾ മതസിദ്ധാന്തത്തെ ചേർത്തുകൊണ്ട് വ്യഭിചാരം ചെയ്യുകയും ക്രിസ്തുവിനെയും അവന്റെ പരിശുദ്ധാത്മാവാനുള്ള പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും സ്വീകരിക്കുന്നതിന് പകരം ലോകത്തോടും അതിന്റെ ബുദ്ധിയോടും കൂടെ വേശ്യാവൃത്തി ചെയ്യുന്നു. അങ്ങനെ അവൾ അതേ കാര്യം തന്നെ ചെയ്തിട്ട് വേശ്യകളുടെ മാതാവായിരിക്കുന്നു. ഒന്നിന് മറ്റൊന്നിനെ കുറ്റം പറയാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാമോ? ഒന്നിൽ ആറും മറ്റേത് അരഡസനുമാകുന്നു. ചില ആളുകൾ ഓടി നടന്ന് കത്തോലിക്കരെ കുറിച്ച് പരിഹസിക്കുകയും അവർ തന്നെ അതേപോലെയുള്ള ഒന്നിൽ ഉൾപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. അവൾ തെറ്റായ ജലസ്നാനത്തിന്റെ മാതാവാകുന്നു. അവൾ പരിശുദ്ധാത്മാവിന്റെ തെറ്റായ പ്രമാണത്തിന്റെ മാതാവാകുന്നു. നിങ്ങൾ നേരെ അവളെ പിന്തുടരുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് നോക്കാം, സഹോദരൻ ബ്രഹാം, അത് സത്യമാണോ? ഒരു നിമിഷത്തേക്ക് ശാന്തരായിരിക്കുക. അവൾ ദൂഷണ നാമത്തിന്റെയും ജനങ്ങൾ ചേർന്നിരിക്കുന്ന ലോഡ്ജുകളുടെയും മാതാവായിരിക്കുകയും ഏത് രീതിയിലെങ്കിലും ജീവിച്ചുകൊണ്ട് ഒരു നിന്ദയെ കൊണ്ടുവരികയാണ്. നിക്കർ ധരിക്കുകയും സ്ത്രീകൾ മുടി കത്തിരിക്കുകയും ചായം തേക്കുകയും പാട്ട് സംഘത്തിൽ പാടുകയും പുകവലിക്കുകയും തിരുവത്താഴമെടുക്കുകയും എല്ലാ രീതിയിലുമുള്ള ലോകത്തിന്റെ വൃത്തികേടുമായിട്ട് അത് അവിശ്വാസിക്കൊരു ഇടർച്ചയായിരിക്കുന്നു. പരിശുദ്ധാത്മാ തിമോത്തിയോസിൽ അത് പറയുന്നില്ലേ? ശ്രദ്ധിക്കുക, അവരുടെ എല്ലാ മാതാവ് റോം ആകുന്നു. അവൾ എന്താണോ ചെയ്തത് അത് തന്നെ നിങ്ങൾ നിങ്ങളുടെ സംഘടനയിൽ ചെയ്യുകയും വചനത്തിന് പകരം മതസിദ്ധാന്തങ്ങളെ കുത്തിവെക്കുകയും ചെയ്തു. കാരണം ഒരു കൂട്ടം മനുഷ്യർ അത് പണിതുയർത്തി, അത് മൂപ്പന്മാരും ബിഷപ്പുമാരും മറ്റെല്ലാം കൂടി അത് ഈ രീതിയിലായിരിക്കണമെന്ന് പറയുകയും ശരിക്കും അത് തന്നെ റോമിൽ സംഭവിക്കുകയും ചെയ്തു. എന്റെ പാസ്റ്റർമാരായ സഹോദരന്മാരെ, നിങ്ങൾ ദൈവത്തിന്റെ മുഴുവൻ വചനത്തെയും സ്വീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നോക്കൂ നിങ്ങൾ എവിടെയാണ് ചെന്നെത്തുന്നതെന്ന്. അത് നേരെ വാതിലിന് പുറത്താക്കുന്നു. കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ അത് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടാണോ അല്ലയോ എന്ന് നാം നോക്കുന്നതാണ്. ശരി, നോക്കൂ, അവൾ എല്ലാത്തിന്റെയും മാതാവാണ്. കാരണം അവളാണ് ആദ്യമായിട്ട് തിരുവെഴുത്തുകളെ എടുത്തു മാറ്റിയിട്ട് മതസിദ്ധാന്തങ്ങളെ ചേർത്തത്. കാരണം വചനത്തിലെ ജീവനെ വെളിപ്പെടുത്തി കാണിച്ചതായി അഭിഷേകം ചെയ്യപ്പെട്ട പ്രവാചകന്മാരെ അവൾ നിഷേധിച്ചു കളഞ്ഞു. അവരുടെ വിവേകശാലികളും മിടുക്കരുമായ റോമിലെ ചക്രവർത്തിമാരും മറ്റും ക്രിസ്തുമതം സ്വീകരിക്കുകയും എന്നാൽ അവരുടേതായ സ്വന്തം രീതിയിൽ അത് സ്വീകരിക്കുകയുമാണ് ചെയ്തത്. അത് ശരിയാണ്, അവർ അവരുടേതായ രീതിയിൽ അതിൽ പോയിരുന്നു. നാമാൻ തന്റെ സ്വന്തം ദേശത്തെ വെള്ളത്താൽ കുഷ്ഠരോഗത്തിൽ നിന്ന് വിമുക്തനാകാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ യോർദാനിലെ ചെളിവെള്ളം ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ കുഷ്ഠരോഗത്തിൽ നിന്നും അവൻ എപ്പോഴെങ്കിലും വിമുക്തി പ്രാപിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ ആ പ്രവാചകൻ അവനോട് പറഞ്ഞതുപോലെ തന്നെ ആ ചെളിവെള്ളത്തിൽ നടക്കേണ്ടിയിരുന്നു. നോക്കൂ, ദൈവത്തിന് മുഖപക്ഷഭേദമില്ല. ശ്രദ്ധിക്കുക, അവൾ ആദ്യത്തെ സഭാ സംഘടനയായിരുന്നു. അവളുടെ പുത്രിമാരെ നോക്കുക, അവരും അതേ കാര്യം തന്നെ ചെയ്തിരിക്കുന്നു. വചനത്തിന് പകരം മതസിദ്ധാന്തങ്ങളെയും മതവിശ്വാസ പ്രമാണങ്ങളെയും ചേർത്തിരിക്കുന്നു. അതിനെക്കുറിച്ച് എന്നോട് പറയണ്ട, അതിൽ നിന്നും പുറത്തല്ലാതെ ഒന്നിനെ എനിക്ക് പറഞ്ഞു തരിക. സത്യത്തെ സ്വീകരിക്കുന്ന ഒരു പാസ്റ്ററിനെ എനിക്ക് കാണിച്ചു തരിക. അതായത്, നിങ്ങൾ അത്രയും പ്രസിദ്ധിയാർജിച്ചിട്ട് നിങ്ങളുടെ കീർത്തിയെ അവർക്ക് വേണ്ടിയിടത്തോളം അവർ നിങ്ങളെ പുറത്താക്കിയില്ല. അത് ശരിയാണ്. ഇപ്പോൾ കുറച്ചു നേരത്തേക്ക് വെളിപാട് 18 നോക്കുക. അത് വെളിപാട് 17 ശേഷമാണ്. അതിൽ ഈ കുമാരി ബാബിലോണിന്റെ രഹസ്യമെല്ലാം പര്യവേക്ഷണം ചെയ്തു കഴിഞ്ഞിരുന്നു. 17 അധ്യായം അവൾ ഒരു സഭയായിട്ട് 7 മലകളുടെ മുകളിൽ ഇരിക്കുന്നു. അത് വത്തിക്കാൻ നഗരമാകുന്നു. അത് ഭൂമിയിലുള്ള രാജാക്കന്മാരെയും രാഷ്ട്രപതിമാരെയും എല്ലാം ഭരിക്കുന്നു. അത് ശരിക്കും സത്യമാണ്. അങ്ങനെ അവൾ ലോകത്തിന്റെ ധനവും അവളുടെ കയ്യിലെടുത്തുകൊണ്ട് അവിടെയായിരിക്കുന്നു. അത് സത്യമാണ്. അവളോട് യുദ്ധം ചെയ്യാൻ ആർക്ക് കഴിയും? ആ സത്യമാണ്. നമുക്കെല്ലാവർക്കും അതറിയാം. എന്നാൽ അവളോട് സംബന്ധപ്പെട്ട എന്തിലെങ്കിലും ആയിരിക്കാൻ നിങ്ങൾ എന്തിനാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ 18 അധ്യായം ശ്രദ്ധിക്കുക. അവളുടെ മർമ്മം വിശദീകരിച്ച് കഴിഞ്ഞതിന്റെ അടുത്ത അധ്യായമാകുന്നു. ദേവാലയത്തിൽ ഇരിക്കുന്നു. ജെല്ല ബ്രേറ്റ്മാൻ നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഇവിടെയുണ്ടോ? സൺഡേ വിസിറ്റർ എന്ന കത്തോലിക്കരുടെ പത്രം അവർ കൊണ്ടുവന്നത് പിന്നിലായി മുറിയിലുണ്ട്. ആ കത്തോലിക്കരുടെ പത്രം ഒരു ശുശ്രൂഷകൻ ഉത്തരം നൽകിയായിരുന്നു. നിങ്ങൾ റെവറന്റ് എന്ന് പറയാറുണ്ടോ? വത്തിക്കാനുള്ള അല്ലെങ്കിൽ പോപ്പിന്റെ സിംഹാസനത്തിൽ റോമൻ അക്കങ്ങളാൽ ബേഗേരിയസ് ഫില്ലി ഡേ എന്ന് എഴുതിയിരിക്കുന്നു. കത്തോലിക്ക പത്രാസനത്തിൽ അതിന്റെ അർത്ഥം, അതായത് അത് മൃഗത്തിന്റെ വെളിപാടിന്റെ സംഖ്യയാകുന്നു. തീർച്ചയായും അതാകുന്നു എന്നയാൾ പറഞ്ഞു. അത് കൃത്യമായും 666 എന്നുച്ചരിക്കുന്നു. അത് ശരിയാണ്. അതങ്ങനെ തന്നെയെന്ന് റോമക്കാരുടെ ഭദ്രാസനം സ്വീകരിക്കുന്നു. എന്നാൽ അവരുടെ മിടുക്കും നിറയെ ജ്ഞാനത്തോടും കൂടിയ ഉത്തരം ഇതാകുന്നു. അതായത്, ഒരു പ്രത്യേക ഭാഷയിൽ നിങ്ങളുടെ പേരും ചിലപ്പോൾ അതേ കാര്യം തന്നെ ഉച്ചരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഈ മനുഷ്യൻ പറഞ്ഞു, എന്റെ പേര് തന്നെയും അതേ കാര്യം തന്നെ ചില ഭാഷയിലായിരിക്കുന്നു. അദ്ദേഹം അത് ഉച്ചരിച്ചിട്ട് പറഞ്ഞു, ഞാനും ഏറെക്കുറെ 666 തന്നെയാകുന്നു. അങ്ങനെ 100 പേരായിരിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോഴെല്ലാം അവിടെ ഒരു 666 ഉണ്ടായിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, റെവറന്റ്, നിങ്ങൾക്കറിയാമോ ഒരു ഭാഷയിൽ നിങ്ങളുടെ പേര് തന്നെ എതിർക്രിസ്തു എന്ന് ഉച്ചരിക്കാനിടയുണ്ട്? ഇപ്രകാരമുള്ള കാര്യങ്ങളെ എന്തിനാണ് നിങ്ങൾ നോക്കുന്നത്? അവരുടെ ബുദ്ധിയെ നോക്കുക. എന്നാൽ പരിശുദ്ധാത്മാവ് നല്ലവണ്ണം അറിയുന്നു. ശ്രദ്ധിക്കുക, അത് സംഭവിക്കാനിടയുണ്ട്. എന്റെ പേര് 666 എന്ന് ഉച്ചരിക്കാനിടയുണ്ട്. എന്നാൽ ബാക്കിയുള്ള യോഗ്യതകളുമായിട്ട് ഞാൻ ചേരുന്നില്ല. ഞാനൊരു മലയുടെ മുകളിൽ ഇരിക്കുന്നില്ല. ഞാൻ ഈ കാര്യങ്ങളെ പറയുന്നില്ല. ഞാനൊരു ഭരണാധ്യക്ഷനല്ല. അത് ശരിയാണ്. അതിനെയാണ് അവൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ലോകജ്ഞാനം യാതൊന്നും ചെയ്യുന്നില്ല ശ്രീമാൻ. അത് ശരിയാണ്. അത് പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ ഒന്നുമാകുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ എന്റെ മേൽ അപേക്ഷിക്കപ്പെടുന്നില്ല. എന്നാൽ അവന്റെ മേലാകുന്നു. അവൻ ദേവാലയത്തിലിരുന്ന് ദൈവമെന്ന് കാണിക്കുകയും 7 മലകളുടെ മേൽ ഇരിക്കുകയും ചെയ്യുന്നു. അത് 666 എന്ന് ഉച്ചരിക്കപ്പെടുന്നെങ്കിലും ഞാൻ 7 മലകളുടെ മേൽ ഇരിക്കുന്നില്ല. അതുപോലെ ബാക്കിയുള്ള യാതൊന്നും അപേക്ഷിക്കപ്പെടുന്നില്ല. അവന്റെ മേൽ അപേക്ഷിക്കപ്പെടുന്നു. നോക്കൂ, അവിടെയാണ് നിങ്ങൾ. അതുകൊണ്ട് അത് പരിശുദ്ധാത്മാവിൽ അവലംബിച്ചിരിക്കുന്നു. എന്ത് പറയും എന്നുള്ളതിനെ കുറിച്ച് വിചാരപ്പെടരുത്. കാരണം നിങ്ങളല്ല പിതാവാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജ്ഞാനവും നിങ്ങളുടെ മേലെ നിന്നുള്ള പുനർജനനവും ഈ ഭൂമിയിലുള്ള ശക്തരായ മാജിക്കുകാരുമായിട്ട് എങ്ങനെ താരതമ്യപ്പെടാൻ കഴിയും? അവർക്ക് എല്ലാ വളവും മൂലയും അറിയാം. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് മോശ വടിയെറിയുകയും അതൊരു പാമ്പായി തീരുകയും ചെയ്തു. ഇവിടെ ഇതാ മന്ത്രജാലക്കാരൻ വന്നിട്ട് അതേ കാര്യം തന്നെ ചെയ്തു. എന്നാൽ മോശ അവിടെ തന്നെ നിന്നു. അവൻ ദൈവത്തിന്റെ വചനത്തെ പിന്തുടരുകയും ബാക്കിയുള്ളതിനെ അവന്റെ പാമ്പ് തിന്നുകളയുകയും ചെയ്തു. അങ്ങനെ നിങ്ങൾ അനുസരിച്ച് കഴിയുമ്പോൾ, അവരെ വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യാൻ കഴിയും? അവിടെ ചെങ്കടൽ അവരെ കുപ്പിയിലാക്കാൻ നിന്നിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പാത നേരെ അതിൽ കൂടെ കടന്നുപോയി. ആമേൻ. ഉറച്ചു നിന്ന് യഹോവയുടെ മാത്രത്തെ കണ്ടുകൊള്ളുവേൻ. വചനത്തെ പിന്തുടർന്നുകൊണ്ട് ജോലിയുടെ പാതയിലായിരിക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് അത് തുറക്കപ്പെടുന്നത് കാണുക. ആമേൻ. എനിക്ക് 53 വയസ്സായി. ഏകദേശം 33 വർഷങ്ങളായി അവനെ സേവ ചെയ്യുകയും 10 കോടി വർഷങ്ങൾ കൂടി അവനെ സേവ ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിലും നാശിക്കുകയും ചെയ്യുകയാണ്. അവന്റെ വചനത്തെ പാലിച്ചിരിക്കുമ്പോൾ ഒരിക്കലും അവനെ ഇതുവരെയും പരാജയപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ അവളുടെ പാപവും അവളുടെ രഹസ്യങ്ങളും വെളിപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ശ്രദ്ധിക്കുക, വളരെ സമയങ്ങൾക്ക് മുമ്പ് അത് നാം എടുത്തിരുന്നു, നമുക്കതറിയാം. ഇപ്പോൾ അടുത്ത അധ്യായമായ വെളിപാട് 18 നമുക്ക് നോക്കാം. ഒരു നിമിഷത്തേക്ക് ഞാനത് എടുക്കട്ടെ. അതൊരു നല്ല കാര്യമായിരിക്കും. അത് നമ്മെ കുറച്ചു നേരം കൂടി മാത്രമല്ലാതെ അതെന്തെങ്കിലും ഒരു ചെറിയ കാര്യം നമുക്ക് അർത്ഥമാക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ 17:5 നാം ഇവിടെ കാണുന്നു. മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച സ്ത്രീ സഭ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. അവളെ കാണുന്നത് അവൾ അത്രമാത്രം മനോഹരമായ ഒരു കാര്യമായിരുന്നു. അവൾ വേശ്യമാരുടെയും വേശ്യമതത്തിന്റെയും സംഘടനകളുടെയും മാതാവായിരുന്നു. അവൾ എന്താണ് ചെയ്തത്? അവൾ ചെയ്തതുപോലെ മതസിദ്ധാന്തങ്ങളെയും അവർ അതിലേക്ക് കുത്തിവെച്ചു. ഇപ്പോൾ വെളിപാട് നോക്കുക, അത് 17:18 അവസാനിക്കുകയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, അനന്തരം അവളുടെ രഹസ്യം കണ്ടുപിടിച്ചതിന് ശേഷം അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് കണ്ടു. അവളുടെ രഹസ്യം കണ്ടുപിടിച്ചു കഴിഞ്ഞ ശേഷം ഇവിടെ ഇതാ വേറൊരു ദൂതൻ അടുത്ത അധ്യായത്തിൽ ഇറങ്ങി വരുന്നു. ഇത് അവളുടെ രഹസ്യവും അവളുടെ മക്കളുടെ രഹസ്യവും കണ്ടുപിടിക്കലാണ്. എന്താണ് അവളെ ഒരു വേശ്യയാക്കിയതെന്ന് നാം കണ്ടിരുന്നു. കാരണം അവൾ ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി വ്യഭിചാരം ചെയ്തിരുന്നു. അതാണ് അവളെ ഒരു സംഘടനയാക്കിയത്. അവൾക്കൊരു വേദപുസ്തക സഭയിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയില്ല. അതിന് മാത്രമല്ല മറ്റേതൊരു സഭാ സംഘടനയ്ക്കും അതെഴുതിയിരിക്കുന്ന രീതിയിൽ അതിലെ എല്ലാ വാക്കും എടുക്കാതെ വേദപുസ്തക സഭയാകാൻ കഴിയുകയില്ല. എനിക്കറിയാവുന്നതനുസരിച്ച് അവരിലാരും തന്നെ ഒന്നുപോലും ആ രീതിയിലില്ല. അതിനാൽ അവൾ സംഘടനയാകുന്ന ഉടനെ തന്നെ, അത് തിരുവെഴുത്താലും പ്രമാണത്താലും അത് ചെയ്യുന്ന ഉടനെ തന്നെ അവൾ മരിച്ചു പോകുകയും ഒരു മതസിദ്ധാന്തത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നോക്കുക. ഈ രഹസ്യം വെളിപ്പെട്ടതിന് ശേഷം ദൈവം ഒരു അധികാരമുള്ള ദൂതനെ, ഒരു സന്ദേശവാഹകനെ 18 അയച്ചു. ഇവിടെ ശ്രദ്ധിക്കുക, അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹതിയാം ബാബിലോൺ വീണുപോയി. അത് കുഴക്കലായിരുന്നു. ഭൂതങ്ങളുടെയും പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പിളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. നോക്കുക, അവളുടെ രഹസ്യം വെളിപ്പെട്ട ഉടനെ തന്നെ അവൾ ആരാണെന്നും അവൾ എന്താണെന്നും അവളുടെ പുത്രിമാർ ആരാണെന്നും എന്നുള്ള രഹസ്യം വെളിപ്പെട്ട ഉടനെ തന്നെ ദൈവം ഒരു ദൂതനെ, ഒരു സന്ദേശവാഹകനെ അയച്ചു. എന്തിനാണ്? പുറത്തു വിളിച്ചു വരുത്തുവാനായിരുന്നു. വിട്ടുപോരുവിൻ, ഇത് നാഴികയിലേക്കുള്ള സന്ദേശമാണ്. എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. അവൻ അവളെ ശപിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, അവളെ വിട്ടുപോരുവിൻ. ദൈവം ഒരു അധികാരമുള്ള ദൂതനെ, ഒരു സന്ദേശവാഹകനെ അയച്ചു. അവന്റെ വെളിച്ചം ഒരു മൂലയ്ക്കായിരുന്നില്ല, അത് ഭൂമിയിൽ മുഴുവൻ ചിതറിയിരുന്നു. അവളെ വിട്ടുപോരുവിൻ. ആരെയാണ്? അവളെയും അവളുടെ സഹോദരിമാരെയും വിട്ടുപോരുവിൻ. അത് ഭൂമിയെ പ്രകാശിതമാക്കുന്നതിനും അവന്റെ ജനങ്ങളെ വിളിച്ച് പുറത്താക്കുന്നതിനുമായിരുന്നു. അത് സത്യമാണെന്ന് നിങ്ങൾക്കറിയാം. ബാബിലോണിൽ നിന്നും ദൈവത്തിന്റെ ജനതയെ വിളിച്ചു പുറത്താക്കുന്നതിന് ഒരു സന്ദേശവാഹകൻ അയക്കപ്പെട്ടു. അവന്റെ വെളിച്ചം ഭൂമിയെ പ്രകാശിതമാക്കിയ ആ മഹാനായ പരിശുദ്ധാത്മാവാകുന്നു. ശ്രദ്ധിക്കുക, വേദപുസ്തകം പറയുന്നു അവൾ അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവായിരുന്നു. കഴുകന്റെ അല്ല. എദ്ദുകളുടെയും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും അതിനെയാണ് അവൾ തടവാക്കി വെച്ചിരുന്നത്. അവൾ അതിനാൽ നിറഞ്ഞ ഒരു തടവായിരുന്നു, ഒരു മുഴുവൻ കൂടായിരുന്നു. എന്തിനാലായിരുന്നു? തിരുവെഴുത്തിന്റെ വിപരീതമായ ദൂഷണ നാമങ്ങളാലായിരുന്നു. 2 തിമോത്തിയോസിന്റെ 3 അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് തെളിവായി പറയുന്നു, അന്ത്യകാലത്ത് അവർ വ്യാജ ആത്മാക്കളെ ആശ്രയിച്ച് വിശ്വാസം ത്യജിക്കും. കൂടാതെ അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉൾപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ പേര് ഞങ്ങളുടെ പുസ്തകത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ നശിച്ചിരിക്കുന്നു. അങ്ങനെ അശുദ്ധരും വെറുപ്പമുള്ളവരുമാകുന്നു. ഞാൻ നിങ്ങളെ വേദനിപ്പിക്കുന്നില്ലെന്ന് ഞാൻ ആശിക്കുന്നു. ഞാൻ നല്ല കാര്യമാണ് ചെയ്യുന്നതെന്ന് ആശിക്കുന്നു. അവൾ വെറുപ്പുള്ളതും അശുദ്ധവുമായ പക്ഷികളുടെ തടവായിരുന്നു. ഓർക്കുക, ദൈവം ഒരു കഴുകനാണ്. അവൻ സ്വയം അവനെ തന്നെ ഒരു കഴുകൻ എന്ന് വിളിക്കുന്നു. അവൻ യാക്കോബിനെ ഒരു കഴുകൻ എന്ന് വിളിച്ചു. നാം അവന്റെ കുഞ്ഞു കഴുകന്മാരാകുന്നു. അമേൻ. അവൻ തന്റെ പ്രവാചകന്മാരെ കഴുകന്മാരെന്ന് വിളിച്ചു. ഈ ദൂതനത് വെളിവാക്കുന്നതിനും വിളിച്ചു വരുത്തുന്നതിനുമായി വന്നു. കഴുകൻ തന്റെ കൂടനക്കം പോലെ എന്ന എന്റെ ചെറിയ സന്ദേശത്തെ പോലെയാണ്. ആ കഴുകന്റെ കുഞ്ഞ് കോഴിയുടെ കുഞ്ഞുങ്ങളോടൊപ്പം കളപ്പരയുടെ ചുറ്റുമായി കൊക്കി കൊക്കിക്കൊണ്ട് കരഞ്ഞ് അവരുടെ കൂടെ നടന്നു. എന്നാൽ അവർ തിന്നിരുന്നത് അവന് തിന്നാൻ കഴിഞ്ഞിരുന്നില്ല. അവരുടെ സമാജവും ചായം തേച്ച മുഖത്തോടുകൂടിയ സ്ത്രീകളും കത്തിരിച്ച മുടിയും നിക്കറുകളും അവളുടേതായിരുന്നു. അവനത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ആ തള്ളക്കോഴിയുടെ കൊക്കലല്ലാതെ അവന് യാതൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം തള്ളക്കഴുകൻ അവനെ കണ്ടുപിടിച്ചു. അവൾ ശീൽക്കാരം പുറപ്പെടുവിച്ചുകൊണ്ട് അവനെ വിളിച്ചു പുറത്താക്കിക്കൊണ്ട് പറഞ്ഞു, മകനെ, നീ അവരിലൊന്നല്ല, അവളെ വിട്ടുപോരുവീൻ. അമ്മേ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു. നിന്റെ ചിറകുകളെ വിടർത്തിക്കൊണ്ട് തുടങ്ങുക എന്ന് പറഞ്ഞു. ആദ്യത്തെ ചാട്ടത്തിൽ തന്നെ അവനൊരു സംഘടനയുടെ നടുവിലുള്ള ഒരു തൂണിൽ കയറിപ്പറ്റി. മകനെ, നിനക്ക് അതിലും ഉയർന്നെടുത്ത് എത്തേണ്ടിയിരിക്കുന്നു, അല്ലാത്ത പക്ഷം എനിക്ക് നിന്നെ പിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. നിന്റെ കാല് ഭൂമിയിൽ നിന്നും ഉയർത്തിയിരിക്കുന്നു. അവൾ അവനെ ഒരു പറക്കലിനായി കൊണ്ടുപോകുകയായിരുന്നു. അവന് പറക്കാൻ കഴിയുമെന്ന് അവന് പിടികിട്ടി. അവൾ അവനെ വിളിച്ചു പുറത്താക്കുന്നതിനായി വന്നു. അത് ശരിയാണ്. എന്നാൽ ഈ മാതാവായ ബാബിലോൺ ഒരു കൂട്ടം കോഴികളുടെയും കോഴിക്കുഞ്ഞുങ്ങളുടെയും ചായം തേച്ച മുടി കത്തിരിച്ചിട്ട് അവരെ തന്നെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്ന ഒരു കൂട് നിറയെ അങ്ങനെയുള്ളവരാൽ നിറഞ്ഞിരിക്കുന്നു. പ്രാസംഗികരായ നിങ്ങളുടെ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് സ്ത്രീകളെ അങ്ങനെ വിടാൻ അനുവദിക്കുന്നതിൽ, അങ്ങനെ നിങ്ങളുടെ സംഘടനയിൽ കൂടുതൽ പേരെ ഉണ്ടാക്കുന്നതിനായി അനുവദിക്കുന്നതിൽ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. ദൈവം അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചോദിക്കും. അതിൽ നിന്ന് പുറത്തു വരുവീൻ, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. ഒരു തടവ് നിറയെ അറപ്പുള്ളതും നിഗളികളും സൽഗുണദേശികളും ദൈവപ്രിയമില്ലാത്ത ഭോഗപ്രിയരും ക്രിസ്തുവിനെ പോലെയാകുന്നതിലും കൂടുതൽ ലോകത്തെ പോലെയാകാൻ ആഗ്രഹിക്കുന്നവരുമാകുന്നു. വളരെയധികം അണിഞ്ഞൊരുങ്ങലോടുകൂടിയ ഒരു സ്ത്രീയെ കാണുമ്പോൾ അവൾ അകത്ത് ശൂന്യ ആണെന്നുള്ളതിനെ അത് കാണിക്കുന്നു. അവൾ അകത്ത് കള്ളമാണ്. അത് ശരിക്കും സത്യമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊന്നിനെ പച്ച തലമുടിയോടുകൂടി അവളുടെ കണ്ണിലുമെല്ലാം പച്ചയോടുകൂടി ഒന്നിനെ ഞാൻ കണ്ടിരുന്നു. നിങ്ങളുടെ തലയിൽ തലമുടിയില്ലാതെ നിങ്ങൾ തലമുടി ധരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കൊള്ളാം. എന്നാൽ ഒരു മനുഷ്യനെ പോലെ കാണപ്പെടുന്ന രീതിയിൽ ധരിക്കുക. നിങ്ങളുടെ വിരലുകളിൽ നഖമില്ലെങ്കിൽ, നിങ്ങൾക്ക് നഖം ആവശ്യമാണെങ്കിൽ പയറിന്റെ തോട് പോലെ കാണപ്പെടുന്ന വിരൽ നഖങ്ങൾ വെക്കരുത്. എന്നാൽ ശരിയായത് വെക്കുക. ഈ കാര്യങ്ങളൊന്നും നിങ്ങളുടെ പക്കലില്ലെങ്കിൽ അത് കൊള്ളാം. നിങ്ങൾക്ക് പല്ലില്ലെങ്കിൽ, അവർ നിങ്ങൾക്കായി പല്ലുണ്ടാക്കുന്നുവെങ്കിൽ പോയി പല്ല് വാങ്ങിക്കൊള്ളുക. എന്നാൽ നിങ്ങളുടെ പല്ലൊരു സ്വല്പം വളഞ്ഞതായിരിക്കും, എന്നാൽ നല്ലതുമായിരിക്കേ. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നതായ പല്ലുകളെ പറിച്ചിട്ട് വേറെ മേടിച്ചുകൊണ്ടുവന്ന് വെക്കരുത്. നിങ്ങളുടെ തലമുടിയിൽ ചായമിടരുത്. അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ചെയ്തിട്ട് എവിടെയെങ്കിലും ചെളിയിൽ നിന്ന് കടന്നു വരുന്നത് പോലെ കാണുവാൻ ഇടയാകരുത്. അത് ചെയ്യരുത്. നിങ്ങൾ നിറമില്ലാത്തവരായിട്ട് നിങ്ങൾക്ക് തന്നെ കാഴ്ചയ്ക്ക് നിറമുള്ളതായി കാണപ്പെടുന്നതിന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കൊള്ളാം എന്ന് ഞാൻ വിചാരിക്കുന്നു.
But don't make yourself look like Jezebel, like a barn somewhere.
എന്നാൽ നിങ്ങളെ തന്നെ ഇസബേലിനെയോ എവിടെയെങ്കിലും ഒരു കളപ്പുറ ചായമടിച്ചതുപോലെയോ കാണപ്പെടാനിടയാകരുത്. പെന്തക്കോസ്ത് സഹോദരന്മാരായ നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ മുടി സ്ത്രീക്ക് ശോഭയാണെന്ന് വേദപുസ്തകം പറഞ്ഞിരിക്കെ അവരുടെ മുടി വെട്ടാൻ അനുവദിക്കുന്നു. അപ്രകാരം അവളുടെ തലമുടിയുമായി കൊണ്ട് പ്രാർത്ഥന ചെയ്യുന്നത് പോലും അസാധാരണമാകുന്നു. എന്നിരിക്കലും അവളെ പ്രസംഗപീഠത്തിലേക്ക് സുവിശേഷം പ്രസംഗിക്കാൻ വിടുകയും പാഠസംഘത്തിൽ പാടാനും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാനും ഇടയാക്കുന്നു. നിങ്ങൾ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നോക്കി ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എന്തുകൊണ്ടാണ് സംഘടനയ്ക്ക് വിരോധമായിരിക്കുന്നത്? ഞാൻ എപ്പോഴെങ്കിലും അതുപോലൊരു കാര്യത്തെ പ്രശംസിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സഹോദര, നിങ്ങൾ അത് ചെയ്യുന്നതിന്റെ കാരണം എനിക്കറിയാം. നിങ്ങൾ അതിൽ വിപരീതമായി പഠിപ്പിച്ചാൽ നിങ്ങളെ ആസ്ഥാനത്തേക്ക് അയക്കുകയും അവർ നിങ്ങളെ ബഹിഷ്കരിക്കുകയും ചെയ്യും എന്ന് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. നിങ്ങളത് ചെയ്യുമെങ്കിൽ ദൈവം നിങ്ങളുടെ ധൈര്യത്തെ അനുഗ്രഹിക്കട്ടെ. അത് ശരിയാണ്, ദൈവം നിങ്ങളെ ആദരിക്കും. ഈ ദൂതൻ എന്താണ് പറയുന്നത്? അവളെ വിട്ടുപോരുവീൻ. അതെ ശ്രീമാൻ, ഈ ദൂതൻ ഭൂമിയിൽ വരികയും ആ വെളിച്ചത്തെ കൊണ്ടുവരികയും ആ വെളിച്ചത്തെ ലോകമെങ്ങും പരത്തുകയും ചെയ്തു. അതൊരു അധികാരമുള്ള ദൂതനായിരുന്നു. ബാബിലോണിൽ നിന്ന് പുറത്തു വരുവീൻ, അവളുടെ അശുദ്ധമായ കാര്യങ്ങളെ തൊടുക പോലും ചെയ്യരുതെന്നുള്ള സന്ദേശത്തെ പ്രഖ്യാപിക്കുന്നതിനായി അവൻ വന്നു. ഒരു കൂട് നിറച്ച് അവൾക്കത് കിട്ടിയിരിക്കുന്നു. അവൾ ആരപ്പുള്ള സകല പക്ഷികളുടെയും തടവാകുന്നു. അതെ, ഒരു കൂട് നിറച്ച് അവൾക്ക് ലോകസഭാ സമിതികളും അല്ലെങ്കിൽ ലോഡ്ജുകളുമാകുന്നു. അവൾ മുഴുവൻ കൂട്ടത്തെയും കൂട്ടിലാക്കിയിട്ട് അവയെല്ലാം കൂടി ഒത്തൊരുമിച്ച് കൊണ്ടുവരുന്നു. അവൾ നിറച്ചും ആരപ്പുള്ള പക്ഷികളുടെ കൂടായി തീർന്നിരിക്കുന്നു. അത് ശരിയാണ്. അവരിലൊരുവനോട് എപ്പോഴെങ്കിലും ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുക, വെറുതെ ഒന്ന് ശ്രമിക്കുക. അവർ ലോക പരിജ്ഞാനത്തിൽ മിടുക്കരും. എന്നാൽ മുയലിന് മഞ്ഞ് ചെരുപ്പിനെ കുറിച്ച് യാതൊന്നും അറിയാൻ പാടില്ലാത്തതുപോലെ ദൈവത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ലാത്തവരുമാകുന്നു. അത് മാത്രമാണ് എല്ലാമായിട്ട് അവർക്കറിയാവുന്നത്. കുറച്ച് ബുദ്ധിയാണ് അവർക്കത് ഇവിടെ ഇടാനും ഈ ഇവിടുന്ന് അവിടെ ചെയ്യാനും അതെല്ലാം അറിയാം. എന്നാൽ അവനെ അറിയുന്ന കാര്യത്തിൽ വരുമ്പോൾ പ്രൊട്ടസ്റ്റന്റ് സഭകളും അവളുടെ പുത്രിമാരായിക്കൊണ്ട് അതെ അവളുടെ കൂട്ടിൽ അവളുടെ മതസിദ്ധാന്തവുമായി അകപ്പെട്ടുപോയി. കാരണം അത് വചനത്തെ നിഷേധിക്കുന്നതിൽ കൂടെയാകുന്നു. അവളത് ചെയ്യുന്നു, അവൾ വചനത്തെ നിഷേധിക്കുന്നു. വചനത്തിന് പകരം നിങ്ങൾ മറ്റെന്തെങ്കിലും സ്വീകരിക്കുമ്പോൾ നിങ്ങൾ സ്വയം തന്നെ അത് നിഷേധിക്കുന്നു. അവയിലൊന്നിൽ നിങ്ങൾ ചേരുമ്പോൾ നിങ്ങൾ വചനത്തെ നിഷേധിക്കുന്നു. ദൈവം അത് ആ രീതിയിൽ ആഗ്രഹിക്കുന്നില്ല. തിരുവെഴുത്തിനു വേണ്ടി അവിടെ സ്ഥാനമില്ല. ഓർക്കുക, ഇത് വെളിച്ചത്തിന്റെ ദൂതനാണ്, അവസാനത്തെ ദൂതനാണ്, ഇത് ലാവുദിക്ക സഭയിലേക്കുള്ള ദൂതനാണ്. അത് ലാവുദിക്കയുടെ ദൂതനാകുന്നു. അത് അവസാനത്തേതാകുന്നു. കാരണം അടുത്ത അധ്യായം 19 അധ്യായമാണ്. അത് മണവാട്ടിയുടെ വരവാണ്. അവസാനത്തെ ദൂതൻ ക്രിസ്തുവുമായി കണ്ടുമുട്ടുന്നതിന് വേണ്ടി മണവാട്ടി വരുന്നതിന് മുമ്പ് വെളിച്ചത്തെ കൊണ്ടുവന്നു എന്നുള്ളത് തിരുവെഴുത്തിലായിരിക്കുന്നു. അത് ലാവുദിക്കയുടെ സഭാകാലമാകുന്നു. അപ്പോൾ ലാവുദിക്ക സഭാകാലഘട്ടത്തിന്റെ ദൂതൻ എന്തായിരുന്നു? അവരെ ബാബിലോണിൽ നിന്നും പുറത്തു വിളിക്കുകയായിരുന്നു. നോക്കൂ, സഭകൾ അവളോടൊപ്പം അവളുടെ മതസിദ്ധാന്തങ്ങളുമായിട്ട് വചനത്തെ നിഷേധിക്കുകയും മതസിദ്ധാന്തങ്ങളെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് അവളുടെ കൂട്ടിലായിരിക്കുന്നു. ഇത് ക്രിസ്തുവിനെയും അവന്റെ വചനത്തെയും മതസിദ്ധാന്തത്തിനു വേണ്ടി തള്ളിക്കളയുകയും ചെയ്ത, അവനെ ഒരു വശത്തേക്ക് തള്ളി മാറ്റുകയും ചെയ്ത ലാവോദിക്ക സഭയുടെ വെളിച്ചത്തിന്റെ ദൂതനാകുന്നു. അവൻ വാതുക്കൽ നിന്ന് അകത്ത് കയറാൻ ശ്രമിച്ചുകൊണ്ട് മുട്ടുകയാണ്. സഭാ കാലഘട്ടം ക്രിസ്തുവിനെ നിഷേധിച്ചു കളയുകയും ക്രിസ്തു വചനമാകുകയും അത് തള്ളിക്കളയുകയും ചെയ്തിട്ട് അവൻ പുറത്തായിരിക്കുന്നു. ക്രിസ്തു പുറത്തായിട്ട് അകത്തേക്ക് കടക്കുന്നതിനായി ശ്രമിച്ചുകൊണ്ട് മുട്ടുന്ന ഒരേ ഒരു സഭാ കാലഘട്ടം ഇതാകുന്നു. ഈ ദൂതന്റെ സന്ദേശം, ദൈവത്തിൽ നിന്ന് വന്ന ഈ സന്ദേശവാഹകൻ, ബാബിലോണിൽ നിന്ന് പുറത്തു വരുവിൻ, സഭാ സംഘടനകളിൽ നിന്ന് പുറത്തു വരുവിൻ എന്നുള്ള തന്റെ സന്ദേശം ഭൂമിയിൽ പ്രതിധ്വനിക്കുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രകടനം എന്നത് ദൂതൻ ജനങ്ങളെ തിരികെ വചനത്തിൽ ചെന്ന് എത്തിക്കാനുള്ള ശ്രമമായിരിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവിന് മാത്രമേ വചനത്തെ തെളിയിച്ചു കാണിക്കാൻ കഴിയുകയുള്ളൂ. അതിന് മതസിദ്ധാന്തങ്ങളെ തെളിയിച്ചു കാണിക്കാൻ കഴിയുകയില്ല. അവയിൽ യാതൊരു ജീവനുമില്ല. അവൻ ജീവനാകുന്നു. ശ്രദ്ധിക്കുക, ലാവോദിക്ക കാലഘട്ടം അവനെ നിഷേധിക്കുകയും നിരാകരിക്കുകയും അവനെ പുറത്താക്കുകയും ചെയ്തു. വെളിപാട് പുസ്തകം 19 അധ്യായത്തിൽ ക്രിസ്തുവിന്റെ വരവിന് മുമ്പെയുള്ള അവസാനത്തെ സന്ദേശവാഹകൻ ഈ ദൂതനാകുന്നു. ദൂതന്റെ ശബ്ദം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവൻ ഭൂമിയിൽ തന്റെ ശബ്ദം കൊടുത്തപ്പോൾ സ്വർഗത്തിൽ ഒരു ശബ്ദം വീണ്ടും പ്രതിധ്വനിക്കപ്പെട്ടു. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ 4 വായിക്കുക. ശരി, 4 19 അധ്യായം. ഈ ഭൂമിയിലുള്ള ദൂതൻ ദൈവവുമായിട്ട് അത്രമാത്രം അനുകൂലമായിട്ട് അവൻ ഭൂമിയിൽ ഇവിടെ സംസാരിച്ചപ്പോൾ ദൈവം അതേ കാര്യം തന്നെ സ്വർഗത്തിൽ പ്രതിധ്വനിപ്പിച്ചു. 4 വാക്യത്തിന്റെ പരിഭാഷ എന്താകുന്നു? എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവത്തിന്റെ ശബ്ദം തന്റെ മുൻനിർണയിക്കപ്പെട്ട ജനത്തോട് അവളെ വിട്ടുപോരുവീൻ എന്ന് പറയുകയാണ്. അത് ശബ്ദം എന്തായിരുന്നു? അത് തന്നെയായിരുന്നു. അവന് തന്റെ ജനങ്ങൾ അവിടെയും ബാബിലോണിലും ഉണ്ടായിരിക്കുന്നു. അവളെ വിട്ടുപോരുവീൻ, അവളുടെ പാപത്തിൽ പങ്കാളികളാകാതിരിപ്പീൻ. ആ മതസിദ്ധാന്തങ്ങളിൽ നിന്നും മതവിശ്വാസങ്ങളിൽ നിന്നും വചനം ആത്മാവും ജീവനുമായിരിക്കുന്നതിലേക്ക് കടന്നു വരിക. ആമേൻ. പത്തൊൻപതാം അധ്യായത്തിന് ശേഷം അനന്തരം പത്തൊമ്പതാം അധ്യായത്തിൽ ഇവിടെ നിങ്ങൾ അനന്തരം എന്ന് പറയുന്നതിന് ശ്രദ്ധിച്ചുവോ? എന്താണെന്ന് ശ്രദ്ധിക്കുക. എന്താണ് അവളെ വിട്ടുപോരുവീൻ എന്ന സന്ദേശത്തിന് ശേഷം എന്താണ്? അനന്തരം ശ്രദ്ധിക്കുക, മണവാട്ടി വിശുദ്ധന്മാരുടെ മണവാളനോടൊപ്പം കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിന് പോകുന്നതിന്റെ ഗംഭീരനാദമാകുന്നു. നാം എത്ര അടുത്തിരിക്കുന്നു സഹോദരന്മാരെ. അവസാനത്തെ വിളി എന്താണ്? ബാബിലോണിൽ നിന്നും പുറത്തു വരുവീൻ. ഇപ്പോൾ എന്റെ സഹോദരന്മാരെ, ആ കാരണത്താലാണ് ഞാൻ ഇതിന് വിപരീതമായിരിക്കുന്നത്. ഇത് തിരുവെഴുത്ത് പ്രകാരമല്ല, ഇത് മതാനുസരണമായതല്ല, ഇത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം അതിലില്ല, അവൻ ഒരിക്കലും ഇല്ലായിരുന്നു, ഒരിക്കലും ഉണ്ടാകുകയുമില്ല. ഈ സഭാസംഘടനകളിൽ ജനങ്ങളില്ലെന്ന് ഞാൻ പറയുന്നില്ല, അവിടെയാണ് സഭ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ആ സമ്പ്രദായത്തോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം നിങ്ങൾ അതിന്റെ ഒരു ഭാഗമാകുന്നു. ഞാൻ അമേരിക്കയിൽ താമസിക്കുകയാണെങ്കിൽ ഞാൻ ഒരു അമേരിക്കക്കാരനാണ്. ഞാൻ അമേരിക്കയിലെ ഒരു പൌരനും അല്ലെങ്കിൽ ഒരു അംഗത്വം എനിക്കുള്ളിടത്തോളം ഞാൻ അതിന്റെ ഒരു ഭാഗമാകുന്നു. ഞാൻ ജർമ്മനിയിലേക്ക് പോയിട്ട് ഇവിടെയുള്ള എന്റെ അംഗത്വത്തെ നിഷേധിക്കുമ്പോൾ അല്ലെങ്കിൽ എന്റെ പൌരത്വം നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ ജർമ്മനിയിൽ പൌരത്വം എടുക്കുകയും പിന്നെ ഞാൻ ഒരു അമേരിക്കക്കാരനാകാതെ ഒരു ജർമ്മനിക്കാരനാകുന്നു. ഞാൻ ജപ്പാനിലേക്കോ റഷ്യയിലേക്കോ മറ്റെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ അവിടെ ഒരു പൌരനാകുന്നു. അങ്ങനെ നിങ്ങൾ ഒരു സമ്പ്രദായവുമായി ചേർന്ന് ആ സമ്പ്രദായത്തിന്റെ ഒരു പൌരനാകുമ്പോൾ നിങ്ങൾ എന്താകുന്നുവെന്ന് അത് കാണിക്കുന്നു. ഈ അന്ത്യനാളുകളിൽ ദൈവം തന്റെ ജനങ്ങളെ അതിൽ നിന്നും പുറത്തു വിളിക്കുന്നു. അവളെ വിട്ടുപോരുവീൻ, അവളുടെ പാപങ്ങളിൽ പങ്കാളികളാകരുത്, അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കുമെന്ന് വേദപുസ്തകം പറയുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, അപ്പോൾ നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും, ഞാൻ നിങ്ങൾക്ക് ദൈവവുമാകും. ആ കാരണത്താലാണ് ഞാൻ സഭയ്ക്ക്, അതായത് ഈ ലോഡ്ജുകൾക്കെതിരായിട്ട് സംസാരിച്ചത്. എനിക്കതിനെ സഭയെന്ന് വിളിക്കാൻ കഴിയില്ല. ഒരു സഭയുള്ളൂ, അത് ക്രിസ്തുവിന്റെ ദേഹമായ സഭയാകുന്നു. എന്നാൽ ഈ സഭകൾ എന്ന് വിളിക്കപ്പെടുന്ന ലോഡ്ജുകൾ, എന്റെ വേദപുസ്തകം എന്നോട് പറയുന്ന പ്രകാരം ഇവരെല്ലാം, ഈ സംഘടനകളെല്ലാം ദൂഷണ നാമങ്ങളാകുന്നു. അവരെന്താണ് ദൂഷണം ചെയ്യുന്നത്? ദൂഷണം എന്ന് വെച്ചാൽ വിപരീതമായിരിക്കുക അല്ലെങ്കിൽ എതിരായി സംസാരിക്കുക എന്നാകുന്നു. ദൈവം വന്ന് ജനിക്കുക എന്ന് പറയുമ്പോൾ അവർ ചെന്ന് വന്നു ചേരുക എന്ന് പറയുന്നു. ആത്മാവിന്റെ സ്നാനം ക്രിസ്തു എന്ന വ്യക്തി നാം കഴിഞ്ഞ ദിവസം കണ്ട മാതിരി ആ മുഴുവൻ പിരമിഡിന്റെ കെട്ടിടത്തിലായിട്ട് വരുന്നതിന് പകരം കത്തോലിക്ക സഭയിൽ ഒരുതരം ബിസ്ക്കറ്റുകളും പ്രൊട്ടസ്റ്റന്റ് സഭയിൽ ഒരു കൈകുലുക്കലും പെന്തക്കോസ്റ്റ് സഭയിൽ ഒരു വികാരാവേശവുമായിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും അങ്ങനെ അത് ഒന്ന് പത്രസിന്റെ അല്ല രണ്ട് പത്രസിന്റെ അത് ആദ്യത്തെ അധ്യായമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ വിശ്വാസത്തോട് ഭക്തിയും വിശുദ്ധിയും പരിശുദ്ധിയും അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് പിന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ മുദ്രയിടപ്പെടുന്നു. ജനങ്ങൾക്കിതില്ലാതിരിക്കെ തന്നെ അവർ അതുണ്ടെന്ന് അവകാശപ്പെടുന്നു. കാരണം അതവരെ തെറ്റായി പഠിപ്പിച്ചിരിക്കുന്നതിനാലാണ്. മെത്തഡിസ്റ്റുകാർക്ക് ഒരു വിചിത്രമായ അനുഭവം ഉണ്ടായിട്ട് സ്വല്പമൊന്ന് കുലുക്കുകയും അല്ലെങ്കിൽ ആത്മാവിലൊന്ന് തുള്ളുകയും ചെയ്യുന്നു. പെന്തക്കോസ്തുകാർ അന്യഭാഷ പറയുകയും എന്തെങ്കിലും വികാരാവേശം കാണിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ കാര്യങ്ങളെ തീർച്ചയായും വിശ്വസിക്കുന്നു. എന്നാൽ മറ്റുള്ള കാര്യങ്ങൾ കൂടാതെ ഈ കാര്യങ്ങൾ കൊണ്ട് പ്രയോജനമില്ല. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു കറുത്ത പക്ഷി മയിലിന്റെ തൂവലുകൾ വയ്ക്കാൻ ശ്രമിക്കുന്നതുപോലെയും ഒരു പരുന്ത് പ്രാവിന്റെ ചിറകുകൾ വയ്ക്കാൻ ശ്രമിക്കുന്നതുപോലെയും ആകുന്നു. അതൊരിക്കലും അവിടെ വളരുന്നില്ല. അതിനെ അവിടെ സ്വയം തള്ളിക്കയറ്റി വെച്ചിരിക്കുകയാണ്, അതിനെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. അവർ സംഘടനകളാകുന്നു. എന്നാൽ ദൈവം എന്തെങ്കിലും അവിടെ വെക്കുമ്പോൾ അത് പ്രാകൃതമാകുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ ഞാൻ കഴിഞ്ഞ രാത്രിയിൽ സഭയിൽ ചേർന്നു എന്ന് പറയും. എനിക്കിനിയും പോകാൻ കഴിയില്ല, എനിക്കിനിയും കുടിക്കാൻ കഴിയില്ല, എനിക്കിത് ചെയ്യാൻ കഴിയില്ല, ഞാൻ സഭയിൽ ചേർന്നിരിക്കുന്നു. നിങ്ങൾ പരുന്തിന്റെ ദേഹത്ത് മയിലിന്റെ തൂവലുകൾ വെക്കാൻ ശ്രമിക്കുകയാണ്, അത് ശരിയാണ്. നിങ്ങൾ പുതുതായി ജനിച്ചിരിക്കണം. നിങ്ങൾക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അവന്റെ വചനത്തെ സ്വീകരിക്കാതെ നിങ്ങൾക്ക് അവനെ സ്വീകരിക്കാൻ കഴിയില്ല. കാരണം അവൻ വചനമാകുന്നു. നിങ്ങൾക്ക് ഭക്തിയുടെ വേഷധാരണവും പിന്നെ അത് നിഷേധിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അമ്പരന്നു പോകുന്നു. അപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സകല സംഘടനകളിലും ഉൾപ്പെട്ടിരിക്കാനും ഭക്തിയുടെ വേഷധാരണം ഉണ്ടായിരിക്കാനും കഴിയും, അതില്ലാതിരിക്കാനും കഴിയും. സ്നേഹിതരെ, നിങ്ങൾ അവിടെയാകുന്നു. ഈ മുഴുവൻ കാര്യങ്ങളും അവിടെയാകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇത് വ്യത്യസ്തമായിരിക്കുന്നതിന് വേണ്ടി പറയുകയല്ല, എന്നാൽ ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുകയാണ്. ഇത് താൽക്കാല സന്ധ്യയുടെ ദിവസമായിരിക്കെ ഞാൻ ശുശ്രൂഷകരായ നിങ്ങളോടുകൂടെ സമാധാനത്തിന്റെ സന്ധ്യ ഒപ്പിടുകയല്ല, ഒട്ടുമല്ല. നിങ്ങൾ വന്ന് എന്നോടൊപ്പം അത് ഒപ്പിടണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നോട് കൂടെയല്ല, എന്നാൽ ദൈവത്തോട് അവന്റെ വചനത്തോടും കൂടെ ആയിരിക്കണം. വേദപുസ്തകം പറയുന്നത് പറയുക, അത് പറയുന്ന രീതിയിൽ അത് പറയുക. കാരണം വേദപുസ്തകം പറയുന്നു, ആരിതിനോട് ചേർക്കുകയും എടുക്കുകയും ചെയ്യുന്നത് ഒരു കാര്യം തന്നെയാണ്. സഭാസംഘടനകൾ തിരുവെഴുത്ത് പ്രകാരമല്ല. ആദ്യത്തെ മതസിദ്ധാന്തം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അത്രയും പിന്നിലേക്കായി പോകുന്നു. കാരണം നിങ്ങൾ അതിനെ മറികടന്നിരിക്കുന്നു. നിങ്ങൾ പുതിയ ജനനത്തിലേക്ക് വരുമ്പോൾ പിന്നെ നിങ്ങൾ തിരുവെഴുത്തിലേക്ക് നടക്കുന്നു. നിങ്ങൾ ഒരു സഭാസംഘടനയിലേക്ക് പോവുകയാണെങ്കിൽ അവർ പറയും, എനിക്കറിയാം, ഞങ്ങളിത് വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ ഏറ്റവും പഴയ സഭകളിൽ ഒന്നാണെന്ന് ഞങ്ങളുടെ ബിഷപ്പ് ഞങ്ങളെ പഠിപ്പിക്കുന്നു. അവർ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് പഠിപ്പിക്കാത്തതെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. വേദപുസ്തകം അത് പഠിപ്പിക്കുകയും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് വചനത്തിൽ നിങ്ങളെ പോഷിപ്പിക്കും. ഒരു മനുഷ്യൻ എത്ര മിടുക്കനായാലും അവനത് എത്ര ശരിയായി വിശദീകരിക്കാൻ കഴിഞ്ഞാലും അതൊരു കാര്യമല്ല. ഒരു അവിശ്വാസിക്ക് വേദപുസ്തകം എടുത്ത് വിശദീകരിച്ചിട്ട് ദൈവത്തെ നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റാൻ കഴിയും. ആ കാരണത്താൽ ഏതൊരു മനുഷ്യനും അവന് മോശയെ പോലെ അങ്ങ് ദൂരെ ആ വിശുദ്ധ സ്ഥാനത്ത് അവിടെ ദൈവവും അവന് മാത്രമായി നിന്നതുപോലെ ഒരു മനുഷ്യൻ വീണ്ടും ജനിച്ച് ദൈവത്തെ മുഖാമുഖമായി കണ്ടറിയുന്നത് വരെ അവന് സുവിശേഷം പ്രസംഗിക്കാനുള്ള യാതൊരു അധികാരവുമില്ല. ഒരു അവിശ്വാസിക്കോ ഒരു മനഃശാസ്ത്രത്തിനോ ഒരു വിശദീകരണത്തിനോ ഒരു പണ്ഡിതനോ ഈ ലോകത്തിലുള്ള യാതൊന്നിനും അത് നിങ്ങളിൽ നിന്ന് പിന്നെ എടുത്തു കളയാൻ കഴിയില്ല. അത് സംഭവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അവിടെയായിരുന്നു. അതേ ശ്രീമാൻ, എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ പറയും, എന്റെ പക്കൽ അതുപോലെ ഒരു അനുഭവമുണ്ട്, എന്റെ മേൽ ആത്മാവുണ്ടായിരിക്കുന്നു. എന്നാൽ അത് ഏത് രീതിയിലെങ്കിലും അത് വചനത്തെ നിഷേധിച്ചാൽ നിങ്ങൾക്ക് തെറ്റായ ആത്മാവ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഈ സംഗതിക്കായി ഇങ്ങനെ പോകാൻ കഴിയുകയില്ല. കാരണം ഞങ്ങളുടെ സഭ എന്ന് നിങ്ങൾ പറയുമ്പോൾ അവിടെയാണ് ഒരു തെറ്റായ ആത്മാവുള്ളത്. അവിടെയാണ് നിങ്ങളും തിരിച്ചറിയിക്കലിന്റെ അടയാളമുള്ളത്. കായിനെ, നിനക്ക് അടയാളം വെക്കപ്പെട്ടിരിക്കുന്നു. അതേ ശ്രീമാൻ, ഹവ്വ ഒരു ചെറിയ വാക്ക് മാത്രം സംശയിച്ചു. ദൈവം പറഞ്ഞത് മുഴുവനുമായിരുന്നില്ല, എന്നാൽ ഒരു ചെറിയ വാക്ക് മാത്രം. അതെല്ലാവിധ ഹൃദയരോഗത്തിനും ഹൃദയസ്തംഭത്തിനത്തിനും മരണത്തിനും പാപത്തിനും യുദ്ധത്തിനും മറ്റെല്ലാത്തിനും ശവക്കുഴിക്കും എല്ലാ ആംബുലൻസിന്റെ ചൂളം വിളിക്കും രോഗികൾക്കായി പണിയുന്ന ആശുപത്രിക്കും കാരണമാക്കി. ദൈവത്തിന്റെ ഒരു ചെറിയ വാക്കിനോടുള്ള അവളുടെ ഒരു ചെറിയ സന്ദേഹം ഇതിനെല്ലാം കാരണമാക്കി. ഇതൊരിക്കലും സംഭവിക്കാതിരിക്കുന്നതിന് അവൾ പുറത്താക്കപ്പെട്ടു. അതിലെ ഒരു വാക്കിനെ സംശയിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് അകത്ത് കിടക്കാൻ പോകുന്നത്? എനിക്കറിയാം ഇതെങ്ങനെ പറയുന്നുവെന്ന്. എന്നാൽ ഇതത് മാത്രമാണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ പറയും. ഇപ്പോൾ നോക്കുക, ദൈവത്തിന് എന്തിലെങ്കിലും കൂടി ലോകത്തെ ന്യായം വിധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കാദ്യമായിട്ട് ഒരു നിയമമില്ലാതെ ന്യായവിധി നടത്താൻ കഴിയില്ല. അവിടെ എന്തെങ്കിലും ഉണ്ടായിരിക്കുകയും നിങ്ങൾ അത് ലംഘിക്കുകയും അതിനാൽ ന്യായം വിധിക്കപ്പെടുകയും ചെയ്യും. ശരിയായ ഒരു ന്യായവിധി പിഴ കൊടുക്കാതെ ഉണ്ടായിരിക്കാൻ കഴിയുന്നതല്ല. നഗരത്തിൽ ഒരു നിയമം, അതായത് ചുവന്ന വെളിച്ചം മറികടന്നാൽ $5 പിഴ കൊടുക്കണമെന്നും വേറൊരു നിയമം, വേണ്ട നിങ്ങൾക്ക് സ്വതന്ത്രമായി പോകാമെന്നും പറയുന്നതുമില്ല. നിങ്ങൾക്കതിന് കഴിയില്ല. അതുകൊണ്ട് ഒരു സമയത്ത് രണ്ട് നിയമങ്ങൾക്ക് നിലവിലിരിക്കാൻ കഴിയില്ല. ഒരു നിയമവും ഒരു ദൈവവും ഒരു പുസ്തകവും ഒരു ക്രിസ്തുവുമാകുന്നു. അത്രമാത്രം ഒരു വിശ്വാസവും ഒരാശയും അത്രമാത്രം. അത് തിരുവെഴുത്താകുന്നു, ക്രിസ്തുവാകുന്നു. ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് മനുഷ്യനാൽ ചേർക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കത്തോലിക്കർ പറയുന്നത് പോലെ ദൈവം സഭയാൽ ലോകത്തെ ന്യായം വിധിക്കാൻ പോകുകയാണെങ്കിൽ ഏത് കത്തോലിക്ക സഭയാൽ അവൻ ന്യായം വിധിക്കും? അവരിൽ തന്നെ പലയധികമാകുന്നു. അവിടെ ഒരു റോമനും ഒരു യവനനും ഓ അങ്ങനെ പലതരമാണ്. ഏത് കത്തോലിക്ക സഭയാലാണ് അവൻ ന്യായം വിധിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ഒരുപക്ഷെ അവൻ ലൂഥറൻകാരാൽ ന്യായം വിധിച്ചേക്കാനിടയുണ്ട്, അല്ലെങ്കിൽ പ്രസ്ബിറ്റേറിയൻകാരാൽ ന്യായം വിധിക്കാൻ പോകുകയാണ്. എന്താണ് അവൻ ചെയ്യാൻ പോകുന്നത്? അവനൊരു സഭയാൽ അതിനെ ന്യായം വിധിക്കാൻ പോകുന്നില്ല. അവനവന്റെ വചനത്താൽ ന്യായം വിധിക്കാൻ പോവുകയാണ്. അവൻ ഒരു കൂട്ടം ജനങ്ങളാൽ അത് കഴിയുകയില്ല. അതാ സഹോദരിയുടെ കഴിഞ്ഞ രാത്രിയിലത്തെ ദർശനം പോലെയാണ്. പരിശുദ്ധാത്മാവ് പകരുകയും അത് നേരെ ആ പെട്ടിയിൽ കൂടെ പോവുകയും ചെയ്തു. തീർച്ചയായും യാതൊന്നിനും അതിനെ പിടിച്ചുവെക്കുന്നില്ല. അതൊരു വ്യക്തിയാണ്, അത് സഭയെ വെടിപ്പാക്കുന്നതിനാണ്. എന്നാൽ അതിനെ വഹിക്കാൻ കഴിയില്ല. യാതൊരു സഭാസംഘടനയ്ക്കും പിടിച്ചുവെക്കാൻ കഴിയില്ല. അത്രമാത്രം അതിനത് കഴിയില്ല. നിങ്ങൾക്കവിടെ എല്ലാമുണ്ട്, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. സഭാസംഘടനയ്ക്ക് അത് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഒരു വ്യക്തിക്കാണ് പരിശുദ്ധാത്മാവുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, എങ്കിൽ ദൈവം തന്റെ വചനത്താലാണ് ലോകത്തെ ന്യായം വിധിക്കാൻ പോകുന്നത്. അതിനാൽ അവൻ തീർച്ചയായും അതിനെ പരിപാലിക്കുകയും ശരിയായ അവസ്ഥയിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അത് മുഴുവനായും സന്ദേഹപ്പെടുകയാണെങ്കിൽ അവൻ എങ്ങനെയാണ് ന്യായവിധിയെ കൊണ്ടുവരുന്നത്? അതെന്തെങ്കിലും ഒരു കാര്യമായിരിക്കണം. സഭയിൽ ആരെങ്കിലും എന്ന് അവൻ ഒരിക്കലും പറഞ്ഞില്ല. എന്നാൽ ആരെങ്കിലും ഇതിൽ നിന്നൊരു വാക്കെടുക്കുകയോ ഇതിനോടൊരു വാക്ക് ചേർക്കുകയോ ചെയ്താൽ അവന്റെ അംശം ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. അതുകൊണ്ട് എനിക്ക് ഇത് ദൈവവും അവന്റെ വചനവും ന്യായവിധിയുമാകുന്നു. ഞാൻ ന്യായവിധിക്കുകയും വചനത്തെ സ്വീകരിക്കുകയും ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് കാണുകയുമാണെങ്കിൽ ഞാൻ അവന്റെ ജീവനെ എന്നെ വഴി നടത്തുന്നതിനായി ചോദിക്കും. അങ്ങനെ അവന്റെ ജീവൻ വചനവും അവൻ വചനം എഴുതിയിരിക്കുകയും ചെയ്തിരിക്കുന്നുവെങ്കിൽ അവന്റെ ജീവൻ എന്നിലായിരിക്കുക കൊണ്ട് പരിശുദ്ധാത്മ ഉണ്ടെന്ന് അവകാശപ്പെടുകയും വചനത്തിന് പകരം മതസിദ്ധാന്തത്തെ എങ്ങനെ ചേർക്കാൻ കഴിയും? അത് പ്രാവർത്തികമാകുകയില്ല. എനിക്കൊരു സഭാസംഘടനയെ ദൈവം അതിനെതിരായിരിക്കുമ്പോൾ അത് തെളിയിക്കുകയും ചരിത്രത്തിൽ കൂടെ അത് കാണിക്കുകയും അവർ സംഘടനയാകുമ്പോഴെല്ലാം അത് ആത്മീകമായിട്ട് മരിച്ചു പോകുന്നുവെന്ന് കാണുകയും ചെയ്തിട്ട് എങ്ങനെ ഒരു സംഘടനയെ ചേർക്കാൻ കഴിയും? ഓ, അവർ അംഗങ്ങളെ കൂട്ടുന്നു, തീർച്ചയാണ്, അത് ശരിയാണ്, അവർ അംഗങ്ങളെ കൂട്ടുന്നു. എന്നാൽ ആത്മീകമായിട്ട് അവർ എങ്ങും എത്തിച്ചേരുന്നില്ല. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു സഭ സംഘടനയെ ശേഷം അത് മരിക്കുകയും പരിശുദ്ധാത്മാവ് അതിനെ വിട്ടുപോകുകയും മാത്രം ചെയ്യുകയല്ലാതെ മറ്റെന്തെങ്കിലും എന്നെ ചരിത്രത്തിൽ നിന്ന് കാണിച്ചു തരിക, പിന്നെ ഒരു അത്ഭുതമോ അടയാളമോ ഇല്ലാതെ അവൾ നേരെ അന്ധകാരത്തിലേക്ക് പോകുന്നു. അതാണ് നമ്മുടെ പെന്തക്കോസ്റ്റ് സഭക്കാർക്ക് ഇന്ന് പറ്റിയിരിക്കുന്നത്. അവരുടെ മാതാവ് ചെയ്തതുപോലെ തന്നെ അവരും ചെയ്തു. ആരംഭത്തിൽ അവൾ പുറത്തു വരികയും ഒരു സംഘടനയെ നിഷേധിച്ച് ജനമായി കടന്നു വരികയും ചെയ്തു. ഈ ടേപ്പ് കേൾക്കുന്ന നിങ്ങളിൽ പലരും, പല പഴയ ആളുകളും, ഇത് വർഷങ്ങൾക്ക് മുമ്പ്, 40-50 വർഷങ്ങൾക്ക് മുമ്പ് അവർ നിങ്ങളോട് സഭാ സംഘടനയെ കുറിച്ച് പറഞ്ഞാൽ അത് ദൈവദൂഷണമാണ് ചെയ്യുന്നതെന്ന് അവർ അറിഞ്ഞിരുന്നു. എന്നാൽ ഇത് നിങ്ങൾ ദൈവദൂഷണമെന്ന് വിചാരിക്കുന്നതിൽ നിങ്ങൾ തന്നെ ഉൾപ്പെട്ടിരിക്കുന്നു. മുടി കത്തിരിക്കുകയും മുഖത്ത് ചായം തേക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ, നിങ്ങളുടെ വിശുദ്ധിയായ ആ നല്ല പെന്തക്കോസ്തുകാരിയായ മാതാവ് അതിനെതിരായിരുന്നു. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്? പൗലോസ് പറഞ്ഞു, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, നിങ്ങളെ ആർ തറത്തു കളഞ്ഞു? പിൻകാലത്ത് നിങ്ങൾ ഈ കാര്യങ്ങളിൽ നിന്നും സ്വതന്ത്രരായിരുന്നു, നിങ്ങൾ ബാക്കിയുള്ളവരെ പോലെയാകാൻ ആഗ്രഹിച്ചു പോയി. അത് ശാമുവൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇസ്രായേലിന് ഒരു രാജാവുണ്ടായിരുന്നു, അത് ദൈവമായിരുന്നു. അവർ ശാമുവലിനോട്, നീ വൃദ്ധനായിരിക്കുന്നു, ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണം, ഞങ്ങൾ ബാക്കിയുള്ള രാജ്യങ്ങളെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളെ യുദ്ധത്തിന് കൊണ്ടുപോകുന്നതിനായി ഒരു രാജാവ് വേണം, ഞങ്ങളെ യുദ്ധങ്ങളെ പോരാടുന്നതിനായി ഒരു രാജാവ് വേണമെന്ന് പറഞ്ഞു. അത് ശാമുവലിന് അനിഷ്ടമായി. ഞാൻ എന്തെങ്കിലും നിങ്ങളുടേത് എപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ കാശ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ നിങ്ങളോട് ഒരു കാളയോ മറ്റെന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല, നീ ഞങ്ങളോട് യാതൊന്നും ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ കർത്താവിന്റെ നാമത്തിൽ എന്തെങ്കിലും പറയുകയും അത് സംഭവിക്കാതെയും ഇരുന്നിട്ടുണ്ടോ? അത് ശരിയല്ലേ? എങ്കിൽ ആ രാജാവിനെ സ്വീകരിക്കരുത്, അത് നിങ്ങൾക്ക് അന്ധകാരമാകും. ഞാനിപ്പോൾ ബ്രണഹാം കൂടാരത്തിലുള്ളവരോടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഒരു വലിയ കൂടാരമായിട്ട് വളരാൻ പോവുകയാണ്. ഞാൻ കുറച്ച് സമയത്തേക്ക് നിങ്ങളിൽ നിന്നും ദൂരത്താകാനിടയുണ്ട്. ഞാൻ എവിടെയെങ്കിലും പോകാനിടയുണ്ട്. കർത്താവ് എവിടേക്കാണ് വിളിക്കുന്നതെന്ന് പറയുന്നത് കഠിനമാകുന്നു. ഒരുപക്ഷെ രംഗത്തുനിന്ന് മാറേണ്ടി വന്നേക്കാം. ചിലപ്പോൾ തിരികെ സേവനത്തിലേക്കാകാനിടയുണ്ട്. ഒരുപക്ഷെ കാടുകളിലേക്ക് വിളിച്ചേക്കാനിടയുണ്ട്. യേശു വരുന്നതുവരെ അവൻ എന്നെ എവിടേക്ക് വിളിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് കാശ് യാചിച്ചിട്ടുണ്ടോ? 1000 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് കർത്താവിന്റെ നാമത്തിൽ പറഞ്ഞിട്ടുള്ളത് എപ്പോഴെങ്കിലും സംഭവിക്കാതിരുന്നിട്ടുണ്ടോ? എങ്കിൽ ഒരിക്കലും ഒരു സഭാ സംഘടനയിൽ ചേരരുത്. അത് ദൈവത്തിന്റെ വചനത്തിന് വിപരീതമാണ്. നിങ്ങൾ അതിലായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ വേർപെട്ട് കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കുക. നമ്മുടെ തലകളെ വണങ്ങാം. പ്രവാചകന്മാരുടെ മഹാനായ ദൈവമേ, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമേ, വളരെ നാളുകളായി എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഹൃദയത്തിലായിരുന്ന ഈ വെട്ടുന്ന സന്ദേശത്തോട് കർത്താവെ സാമർത്ഥ്യത്തെ ചേർക്കണമേ. കർത്താവെ, ഇവിടെയുള്ളവരിൽ പലർക്കും എന്നെ കുറിച്ചൊരു തെറ്റായ ധാരണയാണുള്ളത്. ഞാൻ വ്യത്യസ്തനായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അവർ വിചാരിക്കുന്നു. എനിക്കെല്ലാം അറിയാവുന്നവനായിട്ട് ഞാൻ ശ്രമിക്കുകയാണെന്ന് അവർ വിചാരിക്കുന്നു. ഞാൻ ജനങ്ങളെ വഞ്ചിക്കുന്നുവെന്ന് അവർ ജനങ്ങളോട് പറയുകയും വിശേഷിച്ചും കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള ജലസ്നാനത്താലും സർപ്പത്തിന്റെ സന്തതി, മഹാവേശ്യ, അതുപോലെയുള്ള മറ്റു വിഷയങ്ങളുടെയും വളരെയധികം ടേപ്പുകൾ പോയിരിക്കുന്നത് കലർപ്പില്ലാത്ത സത്യമല്ലാതെ മറ്റ്യാതൊന്നുമല്ലോ. അവരിലാരെങ്കിലും കടന്നുവന്ന് എവിടെയാണ് ഞാൻ പാപം ചെയ്തതെന്നും അല്ലെങ്കിൽ അവിശ്വസിക്കുകയോ വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയോ ചെയ്തത് കാണിക്കാനായി ഞാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആരും കടന്നു വന്നില്ല. പിതാവേ, ഈ മനുഷ്യർ അവർ ഈ നാഴിക വിട്ടുപോകുകയാണെന്ന് അറിയാനിടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവർക്ക് വളരെയധികം നേരം കാത്തിരിക്കേണ്ടതായി വരും.
May they, everyone, Lord, I am sure of this. My heart would break if this scripture wasn't real.
പിതാവ് എനിക്ക് തന്നിട്ടുള്ളതൊക്കെയും എന്റെ അടുക്കൽ വരും. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും എന്നീ തിരുവെഴുത്ത് എനിക്ക് വാസ്തവമായിരുന്നില്ലെങ്കിൽ എന്റെ ഹൃദയം തകർന്നു പോകുമായിരുന്നു എന്നുള്ളത് എനിക്ക് തീർച്ചയാണ്.
Then, Lord, I guess the kingdom is truly as you said. I know it is.
അതുകൂടാതെ ദൈവരാജ്യവും നീ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ വലയെടുത്ത് കടലിൽ പോയി വീശിയിട്ട് എല്ലാ വക മീനും പിടിക്കുന്നത് പോലെയാണ്. അതിൽ മീനും തവളയും വെള്ളത്തിലെ ചിലന്തിയും പാമ്പും അങ്ങനെ എല്ലാത്തിനെയും ഈ സുവിശേഷത്തിന്റെ വല പിടിച്ചു. അവസാനം എഴയുന്ന മീൻ തിരികെ വീണ്ടും വെള്ളത്തിലേക്ക് പോയി. ആമയും പോയി പാമ്പ് ഹിസ് ചെയ്തുകൊണ്ട് അത് നായ സ്വന്തം ഛർദ്ദിയിലേക്ക് തിരികും പോലെയും കുളിച്ചിട്ട് പന്നി ചെളിയിൽ ഉരുളാൻ പോകുന്നത് പോലെയും ചെളിമാളത്തിലേക്ക് തിരികെ പോയി. എന്നാൽ കർത്താവെ, അവിടെ യഥാർത്ഥമായ മീനുമുണ്ടായിരുന്നു. വല അവരുടെ മേൽ വീശപ്പെടുന്നതിന് മുമ്പ് തന്നെ അവർ മീനായിരുന്നു എന്നൊരാശ്വാസനം എനിക്കുണ്ട്. അവർ മത്സ്യമായിട്ട് ജനിക്കാൻ മുൻ നിർണയിക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെയാണ് സുവിശേഷ വലയും ഉണർവിൽ മീൻ പിടിക്കുന്നത്. നീ നിന്റെ സ്വന്തത്തെ അറിയുന്നു. പിതാവ്, എനിക്കറിയാവുന്നിടത്തോളം ഞാൻ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ഒരേയൊരു കാര്യം എന്നത് ഈ വചനത്തോട് സത്യസന്ധമായി നിൽക്കുക എന്നതാണ്. നീ ഒരുവനാണ് അതേതാണെന്ന് തീരുമാനിക്കുന്നത്. കടലാമയ്ക്ക് ചെറുമീനാകാൻ കഴിയാത്തതുപോലെ ഒരു മനുഷ്യന് സുവിശേഷത്തോട് ബദിരനായവന് സത്യത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം പിതാവ് അത് മുൻകൂട്ടി കണ്ടിരിക്കുകയും അവൻ തന്നിരിക്കുന്നതൊക്കെയും നിനക്ക് തരുമെന്ന് വാഗ്ദത്തം ചെയ്തുമിരിക്കുന്നു. സ്വർഗീയ പിതാവെ, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ വ്യക്തികളും ഇത് പ്രസംഗിച്ചിരുന്ന വെളിച്ചത്തെയും എന്റെ സഹജനങ്ങളോട് എനിക്ക് ഹൃദയത്തിലുണ്ടായിരുന്ന അർത്ഥത്തെയും നീ മരിച്ച നിന്റെ ജനങ്ങൾ അറിയുവാനിടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുറത്ത് ചില മനുഷ്യർ കോഹരയുടെ കൂട്ടത്തെ പോലെ വാസ്തവമയമായ മനുഷ്യർ തെറ്റായി നയിക്കപ്പെട്ട് അവരുടെ കയ്യിൽ വിശുദ്ധ ധൂപകലശവുമായി നശിച്ചുപോയി. ധൂപകലശം പോലും അവരോടൊപ്പം പോകാൻ അവനിടയാക്കിയില്ല. അഹരോന്റെ മകനായ എലിയാസർ അതെടുത്തു കൂട്ടി. ദൈവത്തിന്റെ ദൂതന് വിരോധമായി കോഹര ഒരു കൂട്ടത്തെ സംഘടിപ്പിച്ച് രൂപം പ്രാപിപ്പാൻ ശ്രമിച്ചതായി ഭയങ്കര കാര്യത്തിന്റെ ഓർമ്മയ്ക്കായി ധൂപം കാട്ടിയ താമര കലശങ്ങൾ എടുത്ത് അവയെ യാഗപീഠം പൊതിയാൻ തകിടായി അടുപ്പിച്ചു. കർത്താവെ, അത് ഞങ്ങളിൽ നിന്നും ദൂരെയായിരിക്കാൻ ഇടയാക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവെ, ഈ ചെറിയ സഭയ്ക്ക് വേണ്ടി, ഈ ചെറിയ വിശുദ്ധമായ ദേവാലയത്തിനു വേണ്ടി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, 30 വർഷങ്ങൾക്ക് മുമ്പ് പാഴ്ച്ചെടികളും വെള്ളവും നിറഞ്ഞിരുന്ന ഈ കുളത്തിൽ ഞാൻ മുട്ടുകുത്തിയിട്ട് ഈ സ്ഥലത്തെ, ഈ ചെറിയ കെട്ടിടത്തെ ഞങ്ങൾ നിനക്ക് സമർപ്പിച്ചിരുന്നു. ഈ കൂടാരത്തിന്റെ ആ മൂലയ്ക്കായി ആ ദർശനം കിടക്കുന്നു. അത് കൃത്യമായും അതുപോലെ സംഭവിച്ചിട്ട് അതിപ്പോഴും അവിടെയായിരിക്കുന്നു. അവർ അത് തകർക്കാൻ പോകുന്നില്ല കർത്താവെ, അത് പഴകിക്കൊണ്ടിരിക്കുന്നു കർത്താവെ. അവർ അതിന്റെ മേലൊന്നിനു മേലൊന്ന് വെച്ചുകൊണ്ട് അത് സുരക്ഷിതമായി വെക്കാൻ പോവുകയാണ്. ദൈവമേ, ഈ സുവർണ സുവിശേഷം ഇവിടെയുള്ള താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരിക്കലും ഈ ചെറിയ സഭയെ ക്രിസ്തു വരുന്നത് വരെ ഒരിക്കലും വിട്ടുപോകാനിടയാകരുതേ. ക്രിസ്തുവിന്റെ ദേഹത്തിലെ എല്ലാ അംഗവും രാജ്യത്തിനപ്പുറത്തു നിന്നും ലോകത്തെല്ലായിടത്തു നിന്നും ഈ സുവിശേഷ വെളിച്ചത്തെ സ്വീകരിച്ചിട്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചതിൽ നടക്കാനിടയാക്കണമേ.
And may it be so real that his words will come to pass, the works that I do.
അതത്രയും വാസ്തവമായിട്ട് അവന്റെ വാക്കുകൾ സംഭവിക്കാനിടയാക്കണമേ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവരും ചെയ്യും. എന്റെ വാക്കുകളെ കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവൻ അവിടെ വരുന്നത് അവർ മേലെ നിന്ന് ജനിക്കുമ്പോഴും ദൈവത്തിൽ നിന്നുള്ള പ്രവൃത്തികൾ വെളിപ്പെടുമ്പോഴുമാണ്. കാരണം ഇത് അവനിലുള്ള അതേ ജീവൻ തന്നെയാണ്. അതിനെ മറ്റാതൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പിതാവെ, ഈ സഭ അതിന്റെ നിത്യവാസ സ്ഥാനത്തെ ഒരു വികാരാവേശത്തിലോ ഒരു സംഘടനയിലോ ആക്കാതെ ക്രിസ്തു സ്വയമായി അവരിൽ വസിച്ച് തന്റെ വചനത്തെയും തന്റെ വാഗ്ദത്തത്തെയും അവരിൽ കൂടി ന്യായീകരിക്കുകയും ചെയ്യുന്നതിൽ കുറഞ്ഞ യാതൊന്നിലും അല്ലാതെ ഒരിക്കലും വിശ്രമിക്കാനിടയാക്കരുതേ. ഇന്ന് രാത്രിയിൽ ഇവിടെയുള്ള ഒരു കൊച്ചുകുട്ടിയിൽ നിന്ന് തുടങ്ങി ഒരു വൃദ്ധനായ വ്യക്തി വരെ ആ അനുഭവത്തെ സ്വീകരിക്കാനിടയാക്കണമേ. ഇവിടെയുള്ള ഓരോ മനുഷ്യനും ഓരോ സ്ത്രീയും ആൺകുട്ടിയും പെൺകുട്ടിയും ഈ ടേപ്പ് കേൾക്കുന്ന എല്ലാവരോടും അത് അതുപോലെ ആയിരിക്കാൻ ഇടയാക്കുകയും കർത്താവെ ഞാൻ അവരെ മുന്നറിയിക്കുകയും വിളിച്ചു പുറത്താക്കുകയും ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് മാത്രം അവർ മനസ്സിലാക്കാൻ ഇടയാക്കണമേ കർത്താവെ. കാരണം നാം വിചാരിക്കുന്നതിലും ഈ നാഴിക താമസിച്ചിരിക്കുന്നു. മാതാവായ മഹാവേശ്യായ ബാബിലോണും അവളുടെ വേശ്യമാരായ പുത്രിമാരും ഒരുമിച്ച് കൂടുന്നത് ഞങ്ങൾ കാണുന്നു. ദൈവമേ, ഗോതമ്പ് വയലിലെ കലകൾ ആദ്യം പറിച്ച് കെട്ടുകളായി കൂട്ടുമെന്ന് തിരുവെഴുത്ത് പറയുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. അവർ കെട്ടുകളായി കെട്ടപ്പെട്ട അവരെ തന്നെ ദൂഷണ നാമങ്ങളാൽ വിളിക്കുകയും അതവരുമായി ബന്ധപ്പെട്ടിരിക്കുകയോ സഭയുമായി ബന്ധപ്പെട്ടിരിക്കുകയോ ചെയ്യുന്നില്ല. അത് ലോഡ്ജുകളാകുന്നു, സഭകളല്ല. പിതാവെ, അവയിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയല്ലോ നീ മരിച്ചത്. പിതാവേ, ഒരാറ്റത്തിന്റെ തീക്ക് വേണ്ടി മാത്രം അവയെല്ലാം ഒത്തൊരുമിക്കുന്നത് ഞങ്ങൾ കാണുന്നു. കർത്താവെ, ഗോതമ്പ് പൂർണ്ണ വളർച്ചയെത്തി ഭാരമുള്ളതാക്കാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത് അനുവദിക്കണമേ. ഞങ്ങൾ വളർന്നിട്ട് വെളിച്ചത്തെ പ്രകാശിപ്പിക്കുകയും യേശുവിനെ പോലെ ദൈവം താൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ എന്നിൽ യാതൊരു ജീവനുമില്ല. എന്നാൽ ദൈവം സംസാരിക്കുകയും തന്റെ ജീവനെ കാണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പിന്നെ അത് സ്വയം തന്നെ സംസാരിക്കുകയാണ്. കർത്താവെ, ഇത് അനുവദിക്കണമേ. ഞാൻ ഈ സന്ദേശത്തെ നിനക്ക് സമർപ്പിക്കുന്നു. നീ ഇതിനെ കാത്തു സൂക്ഷിക്കണമേ. അത് 1000, 10000 പേരെ കൊണ്ടുവരാനിടയാക്കണമേ. അല്ലെങ്കിൽ സുവിശേഷത്തിനായി മുൻനിർണയിക്കപ്പെട്ടവരെ കൊണ്ടുവരാനിടയാക്കണമേ. വചനമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. My salvation on Calvary. I'm going to ask the question. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ ഇവിടെയുള്ള ഈ മനോഹരമായ വലിയ കൂട്ടം ജനങ്ങളുടെ സഭ, അല്ലെങ്കിൽ ഈ നിങ്ങളുടെ ആലയം, ശരിക്കു പറഞ്ഞാൽ ഈ ആരാധനാ സ്ഥാനത്ത് കാണപ്പെടുന്നതായ ഈ ശ്രോതാക്കളിൽ പൂർണ്ണഹൃദയത്തോടെ വിശ്വസിക്കുകയും ദൈവത്തിന്റെയും വേദപുസ്തകത്തിന്റെയും ആവശ്യങ്ങൾ നിങ്ങളുടെ ജീവിതം നിറയ്ക്കുകയും നിങ്ങളുടെ സ്വന്തം ജീവനിലേക്ക് നോക്കിക്കൊണ്ട് ആത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്ന രീതിയെ കാണുകയും അതെല്ലാ വചനത്തെയും അത് എഴുതിയിരിക്കുന്ന രീതിയിൽ വിശ്വസിക്കുകയും അത് നിങ്ങൾ പാലിക്കുകയും ചെയ്യുന്നുണ്ടോ? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൻ തന്റെ ആത്മാവിനെ നിങ്ങളുടെ മേലെല്ലാം എപ്പോഴും സൂക്ഷിക്കാനിടയാക്കട്ടെ. ടേപ്പിലുള്ളവരായ എന്റെ സ്നേഹിതർ, ഇന്ന് രാത്രിയിൽ ഇവിടെയുള്ള ശ്രോതാക്കളെ നിങ്ങൾ കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ആശിക്കുകയായിരുന്നു. മിക്കവാറും 90% ജനങ്ങളും അവരുടെ കൈകൾ ഉയർത്തിയിരിക്കുകയും അവർ വിശ്വസിക്കുകയും വേദപുസ്തകം ശ്രദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. സഭ പറയുന്നതല്ല, എന്നാൽ വേദപുസ്തകം പറയുന്നതാണ്. ലോഡ്ജ് എന്താണോ പറയുന്നത് അതല്ല, വേദപുസ്തകം പറയുന്നതാണ്. അവർ ക്രിസ്തുവിന്റെ ജീവൻ അതിൽ പ്രതിഫലിക്കപ്പെട്ട് കണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, പിൻകാലത്ത് ഉരുക്കുന്നതിനുള്ള ചൂളയുണ്ടാകുന്നതിനു മുമ്പ് തട്ടാൻ സ്വർണത്തെ ഒരു കൊട്ടുവടി കൊണ്ട് അടിക്കുമായിരുന്നു. നിങ്ങൾ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഉരുക്ക് ചൂളയിലേക്ക് പോകുന്നതിനു മുമ്പ് അവർ അതിനെ അടിച്ചിരുന്നു. സ്വർണം വളരെ ഭാരമുള്ള വസ്തുവാകുന്നു, അത് ഈയത്തെക്കാളും ഭാരമുള്ളതാകുന്നു. ഞാൻ അതിന്റെ സ്വല്പം അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതിന്റെ മരുഭൂമിയിലുള്ള മണ്ണിൽ കൈ കഴുകിയിട്ട് ആ മണ്ണിൽ കൈ ഉരക്കുകയും ചെയ്യുമ്പോൾ അത് ഇപ്രകാരം തിളങ്ങാൻ തുടങ്ങും. അതിലെ പൊടിയും പാറയും മറ്റുള്ളതെല്ലാം പറന്നുപോകും. പിന്നെ സ്വർണം ഭാരമുള്ളതായിട്ട് അവിടെ കിടക്കുകയും ചെയ്യും. അതിനുശേഷം നിങ്ങൾ ആ സ്വർണത്തെ എടുക്കുമ്പോൾ അത് മണ്ണിൽ കൂടി ഉരുണ്ടിട്ട് വളരെയധികം പൊടി അതിൽ പറ്റിയിട്ടുണ്ടായിരിക്കും. അഗ്നിപർവ്വത കാലങ്ങളിൽ കൂടി അത് വന്നിട്ട് അത് വളരെയധികം മലിനപ്പെടുകയും അങ്ങനെയെല്ലാമായിട്ട് ലോഹധാതുക്കളും മറ്റു വസ്തുക്കളും അതുമായി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. അതിനെ അടിക്കുന്നവൻ ഈ സ്വർണക്കട്ട എടുത്തിട്ട് അതിനെ തിരിച്ചു മറിച്ചും അടിക്കുകയും അങ്ങനെ അതിലെ ഈ വസ്തുക്കളെല്ലാം മാറിപ്പോകുന്നത് വരെ അടിക്കുന്നു. അതിലെ സകല മലിനതയും മാറിപ്പോയിരിക്കുന്നുവെന്ന് അവൻ അറിയുന്നത് എങ്ങനെയാണ്? അത് തന്റെ സ്വന്തം രൂപം അതിൽ പ്രതിഫലിച്ച അയാൾ കാണുമ്പോഴാണ്. അതുപോലെ തന്നെയാണ് ദൈവം തന്റെ സഭയോട് ചെയ്യുന്നത്. അവൻ സകല മതവിശ്വാസത്തെയും സകല സഭാസംഘടനയെയും മനുഷ്യനിർമ്മിതമായ സകല മതസിദ്ധാന്തത്തെയും തന്റെ സ്വന്തം ജീവൻ അതിൽ പ്രതിഫലിച്ച് കാണുന്നതുവരെ അതിനെ അടിക്കുന്നു. ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. സഭയ്ക്ക് വേണ്ടി എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ക്രിസ്തുവിലുള്ളതായ ജീവൻ നിങ്ങളിൽ പ്രതിഫലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വെറുതെ നിൽക്കരുത്. നിങ്ങൾക്ക് വീര്യവും സ്ഥിരതയും അതുപോലെ ഇന്ദ്രിയ ജയവും ഭക്തിയും സഹോദരപ്രീതിയും ഈ കാര്യങ്ങളെല്ലാം ഇല്ലെങ്കിൽ അത് നിങ്ങളിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും അതൊരു കാര്യമല്ല, എത്ര ഒച്ച വെച്ചാലും അത് കാര്യമല്ല, എത്ര സഭയിൽ ചേർന്നിരുന്നാലും എത്ര തൂവലുകൾ നിങ്ങൾ തന്നെ ഒട്ടിച്ചു വെച്ചിരുന്നാലും അതൊരു കാര്യമല്ല, അത് ഇതിനെ പ്രാവർത്തികമാക്കിയില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് യഥാർത്ഥമായും നിങ്ങൾക്ക് സഹോദരപ്രീതി ഉണ്ടായിട്ട് ക്ഷമിക്കാൻ കഴിയുന്നതുവരെ കാത്തിരിക്കുക. നിങ്ങളുടെ ഒരു വശത്തെ താടിയിൽ നിന്നും ഒരുപിടി രോമം അവർ വലിച്ചെടുത്താലും അത് കാര്യമാക്കാതെ മറ്റേ വശവും മാധുര്യത്തോടെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ആ വീര്യം വരുന്നതുവരെ അവരെന്തു തന്നെ പറഞ്ഞാലും അതൊരു കാര്യമാക്കിയില്ല. അവർ അവന്റെ മുഖത്തൊരു തുണി കെട്ടിയിട്ട് അവന്റെ തലയിലടിക്കുകയും നീ ഒരു പ്രവാചകനാണെന്ന് അവർ ഞങ്ങളോട് പറയുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ തുണി അവന്റെ മേൽ നിന്ന് വലിച്ചെടുത്തിട്ട് ഒരുത്തൻ ഒരു വടിയുമായി നിന്ന് അവനോട് ആരാണ് നിന്നെ അടിച്ചതെന്ന് ചോദിച്ചു. പ്രവചിച്ച് ഞങ്ങളോട് പറയുക, അപ്പോൾ ഞങ്ങൾ നീ ഒരു പ്രവാചകനാണെന്ന് വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അവൻ അവന്റെ വായ തുറന്നില്ല. ഒരു പ്രവാചകൻ ഉയർന്നു വരികയും നിങ്ങൾ കൊണ്ടുവരുന്നതായ സകല കൗശലത്തിനും ഉത്തരം അവന്റെ പക്കലുണ്ടെങ്കിൽ ഓർക്കുക, അവനൊരു പ്രവാചകനല്ല. ഇന്നവർ എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്കൊരു പല്ലുവേദനയോ ഒരു വയറ്റുവേദനയോ അങ്ങനെ എന്തു തന്നെ ഉണ്ടായിരുന്നാലും അതിനെക്കുറിച്ച് നിങ്ങളോട് പറയും. അത് നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവമല്ല. പ്രവാചകന്മാരെ ശ്രദ്ധിക്കുക, യേശുവിനെ ശ്രദ്ധിക്കുക. പൗലോസിനെ നോക്കുക, അവനൊരു മനുഷ്യനെ അന്ധനാക്കാൻ കഴിയുകയും ചെമ്പുപണിക്കാരൻ അവനെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയുകയും ചെയ്തു. അവൻ അന്ധനാക്കുന്നതിനുള്ള ശക്തി നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാൻ ഊഹിക്കുന്നു. യേശു മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞു. എന്നിരിക്കലും ഒരു മദ്യപിച്ച ഭടൻ അവന്റെ മുഖത്ത് തുപ്പുകയും അവന്റെ മുഖത്ത് നിന്ന് താടിരോമം വലിച്ചെടുക്കുകയും അവന്റെ തലയിലടിക്കുകയും അവന്റെ മുഖത്ത് തുണി കെട്ടിയിട്ട് ആരാണ് നിന്നെ ഇടിച്ചതെന്ന് പ്രവചിക്കുക എന്ന് ചോദിക്കുകയും ചെയ്തു. അവൻ വായ് തുറന്നില്ല. ഈ കൗശല പ്രവർത്തിക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കരുത്. എന്നാൽ അവർ ഒരു കള്ളനോട്ട് ഒരു യഥാർത്ഥമായ നോട്ട് ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് പറയുന്നത് പോലെ ഇവർ ഒരു യഥാർത്ഥമായത് എവിടെയോ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഈ സഭാ സംഘടനയുടെ കാര്യങ്ങൾ വളർന്ന് അഭിവൃദ്ധി പ്രാപിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ കൗശലം അവന്റെ കയ്യിൽ അഭിവൃദ്ധിപ്പെടുമെന്ന് പറയപ്പെടുന്നത് പോലെ ഓർക്കുക, എവിടെ ഒരു ചെറിയ ദൈവത്തിന്റെ സഭ വാസ്തവമായും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഏണിച്ചവിട്ടി മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഓർക്കുക. ഒരു വലിയ സഭാ സംഘടനയെ നോക്കരുത്. എഫേസസ് സഭാകാലഘട്ടത്തെ സഭയെക്കാളും വേദപുസ്തകത്തിൽ വലുതായ ഒരു സഭയെക്കുറിച്ച് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫേസസിലെ ഈ സഭയിലെത്തിയപ്പോൾ അവിടെ 12 പേരാണ് ഉണ്ടായിരുന്നത്. ശരിയാണ്, അവർ നല്ല മനുഷ്യരും ഒച്ചവെക്കുകയും വളരെ ആനന്ദത്തോടും മറ്റെല്ലാമായിരുന്നു. എന്നാൽ ഇതുവരെയും പരിശുദ്ധാത്മാവ് സ്വീകരിച്ചിരുന്നില്ല. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവെന്ന് പൗലോസ് അവരോട് ചോദിച്ചു. പരിശുദ്ധാത്മാവുണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്നവൻ ചോദിച്ചു. ഇതൊരു വ്യത്യാസമുള്ള വാക്കിയില്ലെങ്കിൽ അവൻ ആ സഭയോട് എന്താണ് പറഞ്ഞത്? ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളവരിൽ ഏറ്റവും വലിയ മനുഷ്യനായ അവരിലൊരുവനായ നമ്മുടെ കർത്താവിനെ സ്നാനം കഴിപ്പിച്ച യോഹന്നാൻ സ്നാപകനാൽ ഞങ്ങൾ സ്നാനപ്പെട്ടിരിക്കുന്നു എന്നവർ പറഞ്ഞു. ആ സ്നാനം നല്ലതും ധാരാളവുമല്ലേ? അല്ല ശ്രീമാൻ, നിങ്ങൾക്ക് വീണ്ടും സ്നാനപ്പെട്ടിരിക്കണം, കാരണം മറ്റെല്ലാ കാര്യത്തിലേക്കും രാജ്യം മുദ്രയിടപ്പെട്ടിരിക്കുന്നു. അവരിത് കേട്ടപ്പോൾ, അതായത് യോഹന്നാൻ മാനസാന്തര സ്നാനമേ കഴിപ്പിച്ചുള്ളൂ, എന്നാൽ പാപമോചനത്തിനായി തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. അവർ ഇത് കേട്ടാറ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും സ്നാനം കഴിക്കപ്പെട്ടു. അവർ കൃത്യമായും തിരുവെഴുത്തിനെ പിന്തുടർന്നു. നിങ്ങൾക്കറിയാമോ, ഇന്ന് രാവിലത്തെ സമർപ്പണത്തിൽ മോശ സ്വർഗത്തിൽ കണ്ട അതേമാതിരി തന്നെ അതിനെ പ്രതിനിധീകരിക്കുന്നതിനായി ഒരു കൂടാരം പണിതു. ശലോമോൻ മന്ദിരം പണിതപ്പോൾ അവൻ എന്താണ് ചെയ്തത്? മോശയുടെ മാതിരി തന്നെ കൂടാരം പണിത് തിരുവെഴുത്തിനെ ഒരേ നിരയിലായി പിന്തുടർന്നുകൊണ്ട് ആലയം പണിതു. ദൈവം ഈ അന്ത്യകാലത്ത് തന്റെ പരിശുദ്ധാത്മാവെ ഈ മന്ദിരത്തിൽ ഒരു ശരീരം എനിക്കായി ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ വീണപ്പോൾ ആ സമയത്തെ സന്ദേശം നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഇവർക്കുമുള്ളതല്ലോ. നിങ്ങളുടെ ശുശ്രൂഷകനെ നിങ്ങളൊരു ഡോക്ടറിന് വിളിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡോക്ടർ ശിമോൻ പത്രോസ് ഒരു മരുന്ന് കുറിപ്പ് എഴുതി. അത് നിത്യമായ മരുന്ന് കുറിപ്പാകുന്നു. അതാണ് രോഗിയെ സൌഖ്യമാക്കുന്നത്. ഈ മുറി വൈദ്യന്മാർ അവരുടെ സഭാസംഘടനകളാലും മറ്റു വഴിയിൽ കൂടെയും അത് ശ്രമിച്ചുകൊള്ളട്ടെ. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ മരുന്ന് കുറിപ്പിനോട് നിങ്ങൾ കൂടുതൽ കൂട്ടിയാൽ അത് കൂടുതൽ വിഷകരമായിട്ട് നിങ്ങളുടെ രോഗി അത് കൊന്നുകളയാനിടയുണ്ട്. നിങ്ങൾ അതിൽ ആവശ്യമുള്ളത്രയും ഇടുന്നില്ലെങ്കിൽ അത് മറു മരുന്നിനല്ല, അത് നിങ്ങളുടെ രോഗിക്ക് യാതൊരു ഗുണവും ചെയ്യുകയില്ല. നിങ്ങളുടെ വൈദ്യന് മരുന്ന് പ്രകാരം എഴുതണമെന്നറിയാം. ക്രിസ്തുവായ പരിശുദ്ധാത്മാവാണ് ഈ മരുന്ന് കുറിപ്പിന്റെ എഴുത്തുകാരൻ, അവന് ഇത് എഴുതിയിരിക്കുന്നു. അതിൽ നിന്നും എടുക്കുകയോ ചേർക്കുകയോ ചെയ്യരുത്. ആ മരുന്ന് മാത്രം എടുക്കുക. അതെല്ലാവിധ ദീനത്തിനും ചികിത്സയാകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? ആമേൻ.
First love.
just my salvation on
ഇപ്പോൾ നാം ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തിരിഞ്ഞിട്ട് നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്ന അയാളുടെ കൈ പിടിച്ചു കൊടുക്കുക. ഓ, അയാളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു യാത്രയാകുന്നു. നമ്മുടെ തലകളെ വണങ്ങാം, കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ കൈകളെ ഉയർത്താം. നമ്മുടെ ശബ്ദത്തെയും ദൈവത്തിങ്കിലേക്ക് ഞാനിത് പാസ്റ്ററിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ചെയ്യാം. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരു സഭാസംഘടനയല്ല. ഞങ്ങൾക്ക് സ്നേഹമല്ലാതെ നിയമമില്ല, ക്രിസ്തുവല്ലാതെ വിശ്വാസമില്ല, വേദപുസ്തകമല്ലാതെ ഒരു പുസ്തകമില്ല, ഒരംഗത്വമില്ല. എല്ലാ വിശ്വാസത്തിൽ നിന്നും നമ്മെ കഴുകിവെടിപ്പാക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള കൂട്ടായ്മ മാത്രമാണുള്ളത്. ശരി, എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിക്കൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് പാടാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും വന്ന് ഞങ്ങളെ സന്ദർശിക്കുക, കാരണം അവൻ ആദ്യം സ്നേഹിച്ചിരിക്കുന്നു. ശരി, പാസ്റ്റർ നേവിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.